കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിന്റെ വന്യതിരുനാമത്തിൽ വന്ദനങ്ങൾ അറിയിക്കുന്നു. നമ്മുടെ ബൈബിൾ സ്റ്റഡികളുടെ 14-ാമത്തെ ദിവസത്തേക്ക് കർത്താവ് നമ്മെ കൊണ്ടുവന്ന് ഓർത്ത് കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. സ്തോത്രം. കഴിഞ്ഞൊരു പകലും നമ്മളായിരുന്ന ഇടങ്ങളിലൊക്കെ കർത്താവ് നമ്മളെ അത്ഭുതകരമായി സൂക്ഷിച്ചു, പരിപാലിച്ചു. കർത്താവിന്റെ കൃപയും കടാക്ഷവും നമ്മുടെ മേലുണ്ടായിരുന്നു. പിന്നെയും നമുക്ക് ദൈവത്തിൽ ഒരുമിച്ച് കൂടുവാൻ തക്കണം. കർത്താവ് നമുക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായും കർത്താവിനെ വളരെ നന്ദിയോടെ തുതിക്കുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. സ്തോത്രം. റോമാലേഖനത്തിന്റെ 8-ാമത്തെ അധ്യായമാണല്ലോ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ആഴമായ ആത്മീയ സത്യങ്ങൾ ഈ അധ്യായത്തിൽ, ഈ ലേഖനത്തിൽ മൊത്തത്തിൽ, ദൈവവചനത്തിൽ മൊത്തത്തിലുണ്ട്. ഈ അധ്യായം വിശേഷാൽ വളരെ ഗഹനമായ ഒരു അധ്യായമാണ്. തുടർച്ചമാനമായിട്ടാണല്ലോ കാര്യങ്ങൾ ഇങ്ങനെ ക്രമമായ അദ്ദേഹം പറഞ്ഞു വരുന്നത്. പൗലോസ്ലീഹ അതിൽ 7-ാമത്തെ അധ്യായത്തിൽ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്ത കഴിവിൽ ദൈവപ്രവൃത്തി, ദൈവതിരിഹിതം നിവർത്തിക്കുവാനായി ഉത്സാഹിക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് കാണാം. പൗലോസ്ലീഹ വ്യക്തിപരമായി പറയുന്നതിനേക്കാൾ ഒരു വിഭാഗത്തിന്റെ, ഒരു കൂട്ടത്തിന്റെ പ്രതിനിധിയായി പറയുന്നു എന്ന് തന്നെയാണ്. സ്തോത്രം. ഒരു ഇംപേഴ്സണേറ്റിംഗ് സ്റ്റെപ്പ് നമുക്കവിടെ കാണാൻ കഴിയും. കാര്യങ്ങൾ വളരെ വ്യക്തമാക്കേണ്ടതിനാണ് ആ രീതിയിലുള്ള അവതരണ രീതി പൗലോസ്ലീഹ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ഒടുവിൽ 24-ാം വാക്യം വരുമ്പോൾ, 7:24 വരുമ്പോൾ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കുമെന്നുള്ള നിലവിളിയാണ്. അതിന്റെ അടുത്ത വാക്യത്തിൽ അതിന്റെ ഉത്തരം കൂടെ പറഞ്ഞ് ആ ഭാഗം തീരുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മഹാദേവൻ ഞാൻ ദൈവത്തിൽ പ്രശംസിക്കുന്നു. സ്തോത്രം. അങ്ങനെ കർത്താവിൽ നമുക്ക് അനുഗ്രഹമുണ്ട്, വിജയമുണ്ട്, ആ നിലവിളിക്ക് കർത്താവിൽ മറുപടിയുണ്ട് എന്ന ചിത്രം നമുക്കിവിടെ കാണാം. 8-ാം അധ്യായം നമ്മൾ ഇന്നലെ ചിന്തിച്ചു തുടങ്ങിയല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്ത്യസ് ഉള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല. മേളത്തെ ഭാഗവുമായി കണക്ട് ചെയ്തിരിക്കുകയാണ്. ജീവന്റെയും ആത്മാവിന്റെയും പ്രമാണം, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ ക്രിസ്ത്യസിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ജഡത്താലുള്ള ബലഹീന നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജടത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു. പാപത്തിന് അവന്റെ ജഡത്തിൽ ശിക്ഷ വിധിച്ചു. സ്തോത്രം. ജഡത്തെയല്ല, ആത്മാവിനെ അത്രയനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന് നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ നമ്മൾ ഈ ഭാഗം വായിച്ചാൽ 7-ാം അധ്യായത്തിനൊടുവിൽ ന്യായപ്രമാണത്തിനുള്ള മോചനം, അതിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ചിന്തിച്ചല്ലോ. 6-ാം അധ്യായത്തിൽ പാപത്തിൽ നിന്നുള്ള മോചനം, 7-ാം അധ്യായത്തിൽ ന്യായപ്രമാണത്തിൽ നിന്നുള്ള മോചനം. അപ്പോൾ ന്യായപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രമായി കഴിയുമ്പോൾ ഒരു പ്രമാണവും ഇല്ലേ? അല്ല, പുതിയൊരു പ്രമാണത്തിലാണ് നമ്മൾ. പുതിയൊരു പ്രമാണത്തിലാണ്, പുതിയൊരു യജമാനന്റെ കീഴിലാണ്. ഏതാണ് പുതിയ പ്രമാണം? ന്യായപ്രമാണമല്ല, ആത്മാവിന്റെ പ്രമാണമാണ്. ഞാൻ ഈ പറയുന്ന ആശയങ്ങൾ എനിക്ക് വ്യക്തമാകുന്നു വിശ്വസിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യ ക്ലാസ്സുകളിൽ ഞാനിത് വളരെ വിശദമായി സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ കൂടുതൽ വിശദീകരിക്കാത്തത്. ആർക്കെങ്കിലും വിശദീകരണം ആവശ്യപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചോദിക്കുകയും വേണം. എന്താണ് ഈ ആത്മാവിന്റെ പ്രമാണം എന്നുള്ളതിനെ ചില വാക്കുകൂടി പറഞ്ഞിട്ട് തുടരണമെന്ന് ഒരു ആത്മ പ്രേരണയുണ്ട്. അതുകൊണ്ട് ഞാൻ ചില വാക്കുകൾ പറയാം. ന്യായപ്രമാണം ദൈവ വ്യവസ്ഥയുടെ രേഖയാണ്. ഇത് ചെയ്യുന്നവൻ ഇതിനാൽ ജീവിക്കും. ഹെസ്കേലിന്റെ പുസ്തകം 20-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിലൊക്കെ നമ്മളത് വായിക്കുന്നുണ്ട്. 20-ാം അധ്യായം 21-ാം വാക്യം, ഇത് ചെയ്യുന്നവൻ ഇതിനാൽ ജീവിക്കും. ചെയ്ത് ജീവൻ പ്രാപിക്കുവാനായി നിയമിക്കപ്പെട്ട ദൈവ പ്രമാണത്തിന്റെ രേഖയാണ് ന്യായപ്രമാണം. എന്നാൽ മനുഷ്യൻ ജഡത്തിൽ ബലഹീനനായതുകൊണ്ട് മനുഷ്യനെ നിവർത്തിക്കാൻ കഴിയാതെ പോയി. ചെയ്യാൻ ആവശ്യപ്പെടുന്നു, ചെയ്യാനുള്ള ചക്കര കൊടുക്കുന്നുമില്ല. ആ അവസ്ഥയായിരുന്നു. സ്വന്തം കഴിവിൽ അത് ചെയ്യുവാൻ മനുഷ്യൻ പരിശ്രമിച്ച് പരാജയപ്പെട്ടു. സ്തോത്രം. പ്രിയപ്പെട്ടവര്, എന്നാൽ അത് മരണത്തിന്റെ പ്രമാണമായപ്പോൾ ഇവിടെ ആത്മാവിന്റെ പ്രമാണം, ജീവന്റെയും പ്രമാണം. പരിശുദ്ധാത്മാവ് പുതിയ നിയമ വ്യവസ്ഥ നമ്മളോട് എന്തെങ്കിലും ആവശ്യപ്പെടുന്നെങ്കിൽ ആവശ്യപ്പെടുന്ന ആ കാര്യം നിർവഹിക്കാനുള്ള ചൈതന്യം കൂടെ, അതിനുള്ള കഴിവ് കൂടെ നമുക്ക് തന്നിരിക്കും. അതാണ് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എന്ന് പറയുന്നത്. സ്തോത്രം. അതായത് ചെയ്യാനുള്ള കഴിവ്. യേശു ക്രിസ്തു പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ആത്മാവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞാൽ, വചനത്തിൽ അനുസരിക്കാനുള്ള നിർദ്ദേശങ്ങൾ മാത്രമല്ല, ആ വചനദ്വാരാ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ അതനുസരിക്കാനുള്ള ചൈതന്യം കൂടി ദൈവം നമുക്ക് നൽകുന്നു എന്നാണ് അതിന്റെ അർത്ഥം. സ്തോത്രം. ഒരു കാര്യം നമ്മൾ ആവശ്യപ്പെട്ടാൽ അത് നിർവഹിക്കുവാനുള്ള കഴിവ് ദൈവം നമുക്ക്, സ്തോത്രം, തന്റെ ആത്മാവിനാൽ നൽകുന്നു. അതാണ് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ വടക്ക ഡൽഹിയിലായിരുന്ന സമയത്ത് ഒരു പ്രധാനപ്പെട്ട ക്രൈസ്തവ നേതാവിന് അമേരിക്കൻ പ്രസിഡന്റിന്റെ ബ്രേക്ക്ഫാസ്റ്റ് പ്രയറിന് ഒരു ഇൻവിറ്റേഷൻ കിട്ടി. ബ്രേക്ക്ഫാസ്റ്റ് പ്രയറിന് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഓഫീസിൽ നിന്നുള്ള ഇൻവിറ്റേഷൻ കിട്ടിയാൽ അദ്ദേഹം കിടന്ന് വരവേശം പിടിക്കേണ്ട. അവിടെ പോകാൻ എങ്ങനെയാ കാശ്? അദ്ദേഹം ഉടനെ പോയി ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്യാനായിട്ട് കടന്ന് പാടുപെടേണ്ട കാര്യം ഇല്ല. ആദ്യം അദ്ദേഹത്തിന് ഇച്ചിരി മനസ്സിൽ പ്രയാസമൊക്കെ തോന്നി, എങ്ങനെ പോകും, കാശ് പെട്ടെന്ന് പണമെല്ലാം ഉണ്ടാക്കണം, അതിനുവേണ്ടി അറേഞ്ച്മെന്റ് ചെയ്യാൻ അദ്ദേഹം ബന്ധപ്പെടണ്ട. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഓഫീസിൽ നിന്ന് അതിനുള്ള ഇൻവിറ്റേഷൻ അദ്ദേഹത്തിന് കൊടുത്താൽ, അത് ആ ഇൻവിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ തന്നെ അമേരിക്കൻ എംബസിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, വിസയ്ക്ക് വേണ്ടി അവിടെ വിട്ട് ഡോക്യുമെന്റ്സ് കൊണ്ടുചെല്ലുക, അവിടുന്ന് പാൻ അമേരിക്കൻ എയർലൈൻസ് ഉണ്ട്, അതിന്റെ ടിക്കറ്റ്, എക്സിക്യൂട്ടീവ് ക്ലാസ്സിലെ ടിക്കറ്റ്, നിശ്ചിത ദിവസം ആ കൃത്യസമയമായപ്പോൾ എംബസിയുടെ വണ്ടി വന്ന് വീട്ടിൽ വന്ന് ആളിനെ കൂട്ടിക്കൊണ്ട് എയർപോർട്ടിൽ ചെന്ന് വലിയ VIP ആയിട്ട് അവിടുന്ന് യാത്ര ചെയ്ത് അദ്ദേഹം ഒരു കാര്യം ചെയ്തേറ്റാ മതി, അതിനങ്ങ് സമർപ്പിച്ചാൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഓഫീസിൽ നിന്ന് അതിനുള്ള ഒരു ഇൻവിറ്റേഷൻ കിട്ടിയാൽ അത് സമർപ്പിക്കുന്നവന് നിർവഹിക്കാനുള്ള സകല ഫെസിലിറ്റീസും അതിനോടൊപ്പം തന്നെ ലഭിക്കുന്നുണ്ട്. സ്തോത്രം. ഞാൻ പറയുന്നത് മനസ്സിലാക്കണേ, ഞാൻ ഇതുപോലെ ദൈവവചനം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണം 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 എന്നുള്ള വെറും ഒരു നിയമാവലി എന്നതിനേക്കാൾ നാം അനുസരിക്കാനുള്ള ദൈവവ്യവസ്ഥകൾ നമുക്ക് നിർദ്ദേശിക്കപ്പെടുമ്പോൾ തന്നെ ആ നിർദ്ദേശിക്കുന്ന വചനത്തിൽ അതിനുള്ള ചൈതന്യവും നമുക്ക് പ്രാപിക്കത്തക്ക പോലെ ആത്മാവിന്റെ വ്യാപാരം ഉണ്ടാകുന്നു. സ്തോത്രം. അത് നിർവഹിക്കാനുള്ള കഴിവ്, അതിനുള്ള ചൈതന്യം ആ വചനദ്വാരാ ദൈവം നമുക്ക് പകർന്നു തരുന്നുവെന്നാണ് നോക്കണേ. അപ്പോൾ ആത്മാവിന്റെ പ്രമാണത്തിന് അനുസരിക്കുവാനായി ഏൽപ്പിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് അതിന്റെ വ്യവസ്ഥകൾ നിവർത്തിക്കാനുള്ള ചൈതന്യം കൂടെ ലഭിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടതിന്റെ കാരണം പുതുമത്ത് വരുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് എങ്ങനെ അനുസരിക്കാൻ കഴിയുമെന്ന് തോന്നാം. യേശു ക്രിസ്തു എന്താ പറയുന്നത്? എന്നെക്കാളധികം അപ്പനെയോ അമ്മയോ പ്രിയപ്പെടുന്ന എനിക്ക് യോഗ്യനല്ല. ലൂക്കോസ് സുവിശേഷം 14:25 മുതലൊക്കെ വായിക്കുമ്പോൾ അതാണ്, ഭാര്യയെക്കാളും ഭർത്താവിനേക്കാളും പിന്നെ മക്കളെക്കാളും ജീവനേക്കാളും ദൈവത്തെ സ്നേഹിക്കണം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കത് ചെയ്യുവാൻ കഴിയുമോ? നമുക്കത് ചെയ്യുവാൻ കഴിയില്ല. സ്തോത്രം. എന്നാൽ സമർപ്പിക്കപ്പെടുന്നവർക്ക് അത് ചെയ്യുവാനുള്ള ചൈതന്യവും. സ്തോത്രം. ഹല്ലേലൂയ. അതോടൊപ്പം നമുക്ക് ആത്മാവിനാൽ നൽകപ്പെടുന്നു എന്നുള്ളതാണ് സ്തോത്രം പുതിയ നിയമ വ്യവസ്ഥയുടെ ശ്രേഷ്ഠത എന്ന് പറയുന്നത്. അപ്പോൾ പഴയ നിയമം ജഡിക നിയമങ്ങൾ, ബാഹ്യമായി ശരീരമണ്ഡലത്തിൽ ബാഹ്യമണ്ഡലത്തിൽ നിർവഹിക്കുവാനുള്ള കൽപ്പനകളുടെ രേഖയായിരുന്നെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആത്മാവിന്റെ പ്രമാണമാണ്, ആത്മാവിന്റെ പ്രമാണമാണ്. സ്തോത്രം. പറയുന്നത് മനസ്സിലാകുന്നു വിശ്വസിക്കട്ടെ. സമ്പൂർണമായി സമർപ്പിക്കപ്പെടണം. ഇത് സാധാരണ നമ്മൾ, ഞാൻ പലപ്പോഴും ആവർത്തിച്ചിട്ടുള്ളത് പോലെ, പഴയ നിയമം ചെയ്യുക ചെയ്യുക എന്നും പുതിയ നിയമം ആയിത്തീരുക എന്നതുമാണ് വ്യവസ്ഥ എന്ന് മറന്നു പോകരുത്. അപ്പോൾ പ്രമാണമില്ലാതാകുകയല്ല, ന്യായപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രരായപ്പോൾ പിന്നെ പ്രമാണമില്ലാതെ തോന്നിയോളം നടക്കാൻ സൗകര്യം കിട്ടി എന്നല്ല അതിന്റെ അർത്ഥം. സ്തോത്രം. ശ്രേഷ്ഠമായ മറ്റൊരു പ്രമാണത്തിന് കീഴിൽ നമ്മൾ ആയിത്തീർന്നിരിക്കുകയാണ്. സ്തോത്രം. ആ പ്രമാണത്തിൽ തന്നെ അതനുസരിക്കാനുള്ള ചൈതന്യവും നമുക്ക് പ്രാപിക്കുവാൻ ദൈവം വ്യവസ്ഥ ചെയ്തിരിക്കുന്നു. സ്തോത്രം. അങ്ങനെ ആത്മാവിന്റെ പ്രമാണം, അത് ജീവന്റെയും പ്രമാണം, അതിനുള്ള ചൈതന്യം കൂടെ നമുക്ക് പകർന്നു തരുന്നതാണ് സ്തോത്രം. അങ്ങനെ ആത്മപ്രമാണത്തിന് ഏൽപ്പിക്കപ്പെട്ട വ്യക്തി യേശു ക്രിസ്തുവിലാണ് ഈ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നത് സ്തോത്രം. യേശു ക്രിസ്തു ഈ അനുഗ്രഹം പ്രാപിക്കുമ്പോൾ ന്യായപ്രമാണത്തിന് നീതി അവനിൽ നിവർത്തിക്കപ്പെടുക. അതൊക്കെ നിങ്ങൾ മറക്കല്ലേ. അതായത് യേശു ക്രിസ്തു ന്യായപ്രമാണം നിവർത്തിച്ചു. കാരണം നമുക്ക് ന്യായപ്രമാണം നിവർത്തിക്കാനുള്ള കഴിവ് നമുക്കില്ല സ്തോത്രം. അതാണ് എട്ടാമത്തെ അതിന് ആദ്യ ഭാഗത്തുണ്ടല്ലോ, ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിഞ്ഞില്ല. ജഡം ബലഹീനമായതുകൊണ്ട് ന്യായപ്രമാണം നിവർത്തിക്കുവാൻ ന്യായപ്രമാണം ഉദ്ദേശിച്ചിരുന്നത് എന്തോ അത് ന്യായപ്രമാണത്താൽ സാധിക്കുവാൻ കഴിയാതെ പോയി. കാര്യം ചെയ്യാൻ നമുക്ക് കഴിവ് ഇല്ലാതെ പോയിരിക്കും സ്തോത്രം. അങ്ങനെ നാം ബലഹീനരായപ്പോൾ കർത്താവ് നമുക്ക് പകരമായി വന്ന് നമുക്ക് വേണ്ടി അത് മുഴുവൻ അങ്ങ് നിവർത്തിച്ചു. നിവർത്തിച്ചു കഴിഞ്ഞപ്പോൾ നാം ക്രിസ്തുവിലായിത്തീരുന്നു. വിശ്വസിക്കുന്നവൻ ക്രിസ്തുവിലായിത്തീരുമ്പോൾ സ്തോത്രം, യേശു നിവർത്തിച്ച മുഴുവൻ നീതിയും നമ്മുടെ പേരിൽ കണക്കിടുക സ്തോത്രം. അതാണ് അവനാണ് നമ്മുടെ നീതി എന്ന് തിരുവെഴുത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് ക്രിസ്തുവിൽ ആകുകയാണ്, ക്രിസ്തുവിൽ മറയുകയാണ് സ്തോത്രം. അവന്റെ മരണം എന്റെ മരണമെന്ന് അംഗീകരിച്ച് വായികൊണ്ടത് ഏറ്റു പറഞ്ഞ് സ്തോത്രം, ആന്തരികമായ അവസ്ഥയിൽ അങ്ങനെ വിശ്വസിച്ച് സമർപ്പിക്കുകയും ബാഹ്യമായ നിലയിൽ സ്നാനത്തിൽ അവനോട് ഏകീഭവിക്കുകയും മരണ പുനരുത്ഥാനങ്ങളിൽ പങ്കാളിയായി ഗലാത്യർ 3:27 പറയുന്നു, ക്രിസ്തുവിനെ ധരിക്കുകയും ചെയ്യുമ്പോൾ ഹല്ലേലൂയ്യ അനീതി നമ്മളിൽ നിവർത്തിക്കപ്പെടുന്നത്. നമ്മൾ ക്രിസ്തുവിലായി, പിന്നെ നമ്മളെ കാണുന്നത് ആദാമിൽ ഒരു വ്യക്തി എന്നല്ല, പിന്നെ ക്രിസ്തുവിൽ ഒരു വ്യക്തി എന്നാണ് സ്തോത്രം. അവനാണ് നമ്മുടെ നീതി എന്നാണ് തിരുവെഴുത്ത് അതുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ സ്തോത്രം. അതാണ് കൊരിന്ത്യർക്കെതിരെ 1 ലേഖനം അതിന്റെ 1 അധ്യായം അതിന്റെ 30-ാമത്തെ വാക്യത്തിൽ, നിങ്ങളോ അവനാൽ ക്രിസ്തു യേശുവിൽ ഇരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിങ്കിൽ നിന്നും ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പും ആയിത്തീർന്നു സ്തോത്രം. കർത്താവിനെ മാറ്റി നിർത്തിക്കൊണ്ടൊരു ക്രിസ്തീയ ജീവിതമില്ല. ഞാൻ 1-ാമത്തെ ദിവസം ക്ലാസ്സിൽ പറഞ്ഞത് നിങ്ങൾ ഓർമ്മയുണ്ടോ? ഓർക്കുന്നില്ല. അതായത് കൺഫ്യൂഷ്യസിനെ മാറ്റി നിർത്തിയാൽ കൺഫ്യൂഷ്യാനിസം ഉണ്ട് സ്തോത്രം. എല്ലാ മാമുനിമാരെയും എല്ലാവരെയും മാറ്റി നിർത്തിയാലും ഹിന്ദുയിസം ഉണ്ട്. അതൊരു തത്വസംഹിതയാണ്, അതൊരു തത്വസംഹിതയാണ്. ആരെ മാറ്റി നിർത്തിയും ആ ഇസത്തിന് നിലനിൽപ്പുണ്ട്. കാൾ മാർക്സിനെ മാറ്റി നിർത്തിയാലും കമ്മ്യൂണിസത്തിന് ഒരു നിലനിൽപ്പ് ഉണ്ട്, ഒരു നിലനിൽപ്പുണ്ട് സ്തോത്രം. എന്നാൽ ക്രിസ്തീയ വിശ്വാസം അങ്ങനെയല്ല. ക്രിസ്തുവിനെ മാറ്റി നിർത്തിയാൽ പിന്നെ ക്രിസ്തീയ വിശ്വാസത്തിന് ക്രിസ്തീയ വിശ്വാസം ഒന്നുമല്ല. കാര്യം സ്തോത്രം, കർത്താവിലാകുകയാണ് നമ്മൾ. ഇത് ചില പ്രമാണങ്ങൾക്ക് ഏൽപ്പിക്കപ്പെടുകയല്ല, ചില ചിട്ടവട്ടങ്ങൾ അനുസരിക്കാനുള്ള സമർപ്പണമല്ല, പിന്നെ ഒരവസ്ഥയ്ക്കായുള്ള ഏൽപ്പിച്ചു കൊടുക്കലാണ് സ്തോത്രം. ദൈവവുമായുള്ള ഹൃദ്യമായ ബന്ധത്തിലേക്ക് കടന്നു വരികയാണ് സ്തോത്രം. മനസ്സിലായി എന്ന് വിശ്വസിക്കട്ടെ സ്തോത്രം. അതുകൊണ്ട് അവനാണ് നമ്മുടെ നീതി സ്തോത്രം. അവനിൽ നിന്ന് നീതി മേടിച്ചുകൊണ്ട് പോവുകയല്ല, അവനിൽ ഇരിക്കുമ്പോൾ അവന്റെ നീതി നമുക്ക് ലഭിക്കുകയാണ് സ്തോത്രം. കർത്താവിൽ നിന്ന് മാറി നിന്ന് നമുക്ക് ഒന്നുമില്ല. അതാ കർത്താവ് പറഞ്ഞു, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ സ്തോത്രം. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കയ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് ഒന്നും നമുക്കൊന്നും കഴിയുകയില്ല സ്തോത്രം. അവനിൽ നിന്ന് ചൈതന്യം പ്രാപിച്ചെങ്കിൽ മാത്രമേ സ്തോത്രം അവനെ കൽപ്പിക്കുന്ന പോലുള്ള, അവിടുന്ന് കൽപ്പിക്കുന്ന പോലുള്ള സ്തോത്രം ജീവിതത്തിൽ, അവിടുന്ന് ആഗ്രഹിക്കുന്ന ജീവിതത്തിൽ മുന്നേറുവാനായിട്ട് നമുക്ക് കഴിയുകയുള്ളൂ സ്തോത്രം. ഞാൻ പറഞ്ഞ ഓർക്കണേ. അപ്പോൾ ഒന്ന് ചെയ്യുക, മറ്റത് ആയിത്തീരുക. നമ്മൾ പുതിയ സൃഷ്ടി ആയിത്തീർന്നിരിക്കുകയാണ് സ്തോത്രം. അപ്പോൾ ആയിത്തീരലിൽ കർത്താവിനോട് പറ്റിയിരിക്കുമ്പോൾ സ്തോത്രം നമുക്ക് ജീവനുണ്ട്. ആ ജീവനിൽ ഇത് പ്രവർത്തിക്കുവാനും കഴിയും. അതാണ് ജീവന്റെ, ആത്മാവിന്റെ പ്രമാണം സ്തോത്രം. പാപത്തിന്റെ, മരണത്തിന്റെ പ്രമാണം. കാരണം ഇത് ചെയ്യുന്നവൻ ഇതിനാ ജീവിക്കും, ചെയ്തില്ലെങ്കിൽ ശിക്ഷ. അപ്പൊ ചെയ്യാൻ നോക്കി ഒത്തില്ലാവോ എന്ന് പറഞ്ഞ പോലെ പണ്ട് കേട്ടിട്ടുണ്ട്. ഏതാണ്ട് ഒരു വലിയ ഒരു രാജാവ് ഒരു വലിയ സാഹസികമായ ഒരു കാര്യം ചെയ്യാനായിട്ട് ഒരു വലിയ കോൾ കൊടുത്തു. എല്ലാവരും വന്നു, ഇത് ചെയ്താൽ നിന്നെ രാജ്യത്തെ രണ്ടാമനാക്കും. അല്ല, ഇഫ് യു ഫെയിൽ ഇൻ ഇറ്റ് യു ഷാൽ ബി എക്സിക്യൂട്ടഡ്. തോറ്റാൽ വെട്ടിക്കൊല്ലും, സിംഹത്തിനിട്ട് കൊടുക്കും. മനസ്സിലായില്ലേ? ഇതുപോലാണ് ഏത് ന്യായപ്രമാണം. ഒരു ഉദാഹരണം പറയുക, ചെയ്താൽ അനുസരണം, ചെയ്തില്ലെങ്കിൽ ശിക്ഷ. അതിനകത്ത് പരാജയപ്പെടുന്നവന് ശിക്ഷ. അതാ ഇങ്ങനെ പറയാം, ന്യായപ്രമാണം ഒരു കൈ കൊണ്ട് അനുഗ്രഹം ജീവൻ വാഗ്ദാനം ചെയ്യുമ്പോൾ മറുകൈ കൊണ്ട് മരണം നീട്ടുകയാണ്. മനസ്സിലായില്ലേ? ഒരു കയ്യിൽ ജീവൻ ചെയ്യ, ജീവൻ പ്രാപിക്കാൻ സ്തോത്രം, മറ്റേ കയ്യിൽ ചെയ്യാത്തവന് മരണം, മരണം. ചെയ്താൽ അനുഗ്രഹം, ചെയ്തില്ലേ ശാപം. നോക്കണേ, അതുകൊണ്ട് പിന്നെയും അതിനകത്തേക്ക് മടങ്ങിപ്പോയാൽ അവൻ ശാപത്തിൻ കീഴയാകുകയാണ്, ശാപത്തിൻ കീഴയാകുകയാണ് സ്തോത്രം. അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ ചിട്ടവട്ടങ്ങളിലേക്ക് നമ്മൾ മടങ്ങിപ്പോകരുത് സ്തോത്രം. മനസ്സിലാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. എന്നാൽ ഇന്ന് വന്നിട്ട് ഇന്ന് രാവിലെ ഒരു പ്രിയ സഹോദരനുമായി സംസാരിച്ചപ്പോഴാണ്, ഇപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ചില ആളുകൾ എന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. വ്യക്തിപരമായി തന്നെ ചില സ്ഥലങ്ങളിൽ ആളുകളുമായി സംസാരിക്കുകയും കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്യേണ്ട ആവശ്യം വന്നു. സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകാര്, ശാപത്തുകാര്, സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകാര് ഏഴാം ദിവസം ശാപത്ത് ആചരിച്ച് വെക്കുള്ളൂ എന്ന് പറഞ്ഞ് വന്നു. അങ്ങനെ അത് ശക്തിയായി പ്രവർത്തിക്കുന്നു. ഈ യു എയിൽ തന്നെ ആ സംഘങ്ങൾ ശക്തിയായി പ്രവർത്തിക്കുന്നു. അവർ പറയുന്നത് ശരിയല്ലേ എന്ന് ചോദിക്കുന്നു ആളുകൾ. അതാണ് അവര് എന്ത് ചെയ്യുമെന്ന് അറിയാമോ? അവർ ചെയ്യുന്നത് ഇതിനെ രണ്ടാക്കും. അവര് പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ചുരുക്കി പറഞ്ഞാൽ മീൻസ് റിച്വലിസ്റ്റിക് സെറിമോണിയൽ ടീച്ചിങ്സ് ഓഫ് ദ ലോ ഗോട്ട് ഫുൾഫിൽ, ബട്ട് ദ മോറൽ ആസ്പെക്ട് ഓഫ് ദ ലോ ഡിഡ് നോട്ട് ഗെറ്റ് ഫുൾഫിൽ. അവർ വഞ്ചിച്ചു കളയും നമ്മളെ. അതായത് സീ ദ ലോ ഹാസ് ടു ആസ്പെക്ട്, സെറിമോണിയൽ ആസ് വെൽ ആസ് ദ മോറൽ. സെറിമോണിയൽ ആസ്പെക്ട് ആർ യാഗങ്ങൾ, ചടങ്ങ്, ചിട്ടവട്ടങ്ങൾ, യാഗങ്ങൾ, പിന്നെ പെരുന്നാളുകൾ, പരിച്ഛേദന, മനസ്സിലായില്ലേ? ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ സെറിമോണിയലാണ്, ആചാരപരമായവയാണ്, റിച്വലിസ്റ്റിക് ആൻഡ് സെറിമോണിയൽ. അതെല്ലാം യേശുവിൽ നിവർത്തിച്ചു. പക്ഷെ മോറൽ അത് യേശുവിൽ നിവർത്തിച്ചില്ല. അതുകൊണ്ട് പത്ത് കൽപ്പന ഇപ്പോഴും വാലിഡാണ്. പത്ത് കൽപ്പന വാലിഡാണ്. പത്ത് കൽപ്പന വാലിഡാണോ? നമ്മളെ കൺഫ്യൂഷൻ ആക്കും. പത്ത് കൽപ്പന പറഞ്ഞു പറഞ്ഞു വരുമ്പോഴേ നമ്മൾ അയ്യോ അതെ പത്ത് പത്ത് കൽപ്പന വാലിഡല്ലേ? പത്ത് കൽപ്പന വാലിഡാ ഒരു കൂടിയ നിലയിൽ, അത് ഉന്നതമായൊരു നിലയിലാ. അതാണ് ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് പറയുക. അത് നമ്മൾ ശ്രദ്ധിക്കണം. കൊല ചെയ്യരുത് എന്ന് നിങ്ങളോട് കൽപ്പിച്ച പൂർവന്മാരോട് കൽപ്പിച്ചു നിങ്ങൾ കേട്ടിട്ടില്ലയോ? ഞാനോ നിങ്ങളോട് പറയുന്നത് സഹോദരനോട് കോപിക്കുന്നവൻ കൊലപാതകം ചെയ്തു. സ്തോത്രം. വ്യഭിചാരം ചെയ്യരുത് എന്ന് നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത് മോഹിക്കേണ്ടവൻ നോക്കുന്നവൻ വ്യഭിചാരം ചെയ്തു. നോക്കണേ, സ്തോത്രം. അപ്പോൾ അപ്പോൾ ന്യായപ്രമാണത്തിന്റെ ആ കൽപ്പനകളെയെല്ലാം ആ ഉന്നതമായൊരു ശ്രേണിയിലേക്ക് കർത്താവ് അങ്ങ് ഉയർത്തുകയായിരുന്നു. സ്പിരിച്വലൈസിങ് അത് ഡെക്കലോഗ്, ആത്മീയവൽക്കരിക്കുകയായിരുന്നു, ഉന്നതമായൊരു നിലയിലേക്ക് ഉയർത്തുകയായിരുന്നു. മാത്രമല്ല, ഇങ്ങനെ രണ്ടായിട്ട് ആരെങ്കിലും വന്ന പറഞ്ഞു കൊടുക്കണം. ഞാൻ രണ്ടായിട്ട് വേർതിരിക്കാൻ ആര് പറഞ്ഞു? രണ്ടായിട്ട് വേർതിരിക്കാൻ പാടില്ല. കാരണം ന്യായപ്രമാണത്തിന്റെ പിരിയാത്ത ഒരു ഭാഗമാണ് പത്ത് കൽപ്പനകളും. ഉദാഹരണം, യാക്കോബ് ലേഖനം രണ്ടാമധ്യായം വായിച്ചാൽ അതിന്റെ 9-10 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഒരുത്തൻ ന്യായപ്രമാണം മുഴുവനും അനുസരിച്ചു നടന്നിട്ടും ഒന്നിൽ തെറ്റിയാൽ അവൻ സകലത്തിനും കുറ്റക്കാരനായി തീർന്നു. കണ്ടോ, ഒന്നിൽ തെറ്റിയാൽ സകലത്തിനും കുറ്റക്കാരനായി തീർന്നു എന്ന് പറഞ്ഞേച്ച് ഉദാഹരണം പറയുന്നത് എവിടുന്ന? വ്യഭിചാരം ചെയ്യരുത് എന്ന് കൽപ്പിച്ചവൻ കൊല ചെയ്യരുത് എന്നും കൽപ്പിച്ചിരിക്കുന്നു. നീ വ്യഭിചാരം ചെയ്യുന്നില്ലെങ്കിൽ, കൊല ചെയ്യുന്നുവെങ്കിൽ ന്യായപ്രമാണം ലംഘിക്കുന്നവൻ ആയി തീർന്നു. കണ്ടോ, യു ബ്രേക്ക് ഇറ്റ് ഓൾ ഓർ കീപ് ഇറ്റ് ഓൾ. നീ മുഴുവനും ആചരിക്കണം, അല്ലെങ്കിൽ മുഴുവനും തെറ്റി. ഒന്നിൽ തെറ്റിയാൽ എല്ലാത്തിലും തെറ്റി. പണ്ട് നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ, 10-ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ 10-ാം ക്ലാസ്സിൽ 6 വിഷയങ്ങളായിരുന്നല്ലോ. ഞാനൊക്കെ പഠിക്കുമ്പോൾ 6 വിഷയങ്ങൾ, അതിൽ നല്ലൊരു ഭാഗം അങ്ങനെ ആയിരുന്നിരിക്കും. 6 വിഷയങ്ങൾ, ആറ് വിഷയങ്ങൾ പഠിക്കുമ്പോൾ 6 വിഷയങ്ങളിലും ജയിക്കണം. 5 വിഷയങ്ങൾക്ക് 80% മാർക്കുണ്ട്. 6-ാമത്തെ വിഷയത്തിന് 39% ഉള്ളൂ. 40% വേണം. 39% ഉള്ളെങ്കിൽ ആള് തോറ്റു. ഹയർ സ്റ്റഡീസിന് പോണമെന്നുണ്ടെങ്കിൽ 6ഉം കൂടെ എഴുതിക്കോണം. ഒന്നിൽ തെറ്റിയാൽ എല്ലാത്തിലും പോയി. ഓർക്കുന്നുണ്ടല്ലോ, ഇതുപോലെ ന്യായപ്രമാണം. ഒന്നിൽ തെറ്റിയാൽ എല്ലാത്തിനും പോയി. എന്നിട്ട് ഉദാഹരണം പറയുമ്പോൾ ന്യായപ്രമാണത്തിൽ ഒന്നിലും തെറ്റിയാൽ മുഴുവനും തെറ്റിയതുപോലെയാവും. എന്നിട്ട് ഉദാഹരണം പറഞ്ഞ് അതിനകത്തുനിന്ന് 10 കൽപ്പനകളിൽ നിന്നായിരുന്നു പറയും അല്ലേ? അപ്പോൾ 10 കൽപ്പനകൾ ന്യായപ്രമാണത്തിന്റെ പിരിയാത്ത ഘടകമാണ്, മാറ്റാൻ കഴിയാത്ത ഘടകമാണ് 10 കൽപ്പനകൾ. സ്തോത്രം. അപ്പോൾ അതിനെ മറ്റതിനെ റിച്വലിസ്റ്റിക് ലോ എന്നും ഇതിനെ മോറൽ ലോ എന്നും പറഞ്ഞ് മാറ്റാനായിട്ട് കഴിയുകയില്ല. പ്രിയപ്പെട്ടവര്, അപ്പോൾ ഇത് രണ്ടും ഒരു 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 യൂണിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്, ഒരു യൂണിറ്റ് ആയിട്ട്. അപ്പോൾ അത് നീങ്ങിയെങ്കിൽ ഇതും നീങ്ങി, അത് നിവർത്തിച്ചെങ്കിൽ ഇതും നിവർത്തിച്ചു. സ്തോത്രം. അപ്പോ ന്യായമായിട്ട് അവര് ഉടനെ ചോദിക്കും, ആ അപ്പൊ പത്ത് കൽപ്പന നീങ്ങിയെങ്കിൽ ഇനിയിപ്പോ കൊല ചെയ്യാമല്ലോ, ഇനിയിപ്പം മോഷ്ടിക്കാമല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മറുപടി പറഞ്ഞു കൊടുക്കണം, സ്നേഹിതാ കൽപ്പനയ്ക്കകത്ത് മോഷ്ടിക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ടല്ല ഞാൻ മോഷ്ടിക്കാത്തത്. മോഷ്ടിക്കാൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക്, ആത്മീക നിലവാരത്തിലേക്ക് ദൈവമെന്നെ ഉയർത്തി, ദൈവമെന്നെ ഉയർത്തി. ഞാൻ മറ്റൊരു മണ്ഡലത്തിലായപ്പോൾ ഈതാണ് ആത്മാവിന്റെ പ്രമാണം. മനസ്സിലായില്ലേ? എന്നെ ആ ഉന്നതമായ നിലയിലേക്ക് ആത്മാവിൽ ഉയർത്തിയിരിക്കുകയാണ്. അത് ആ പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണമാകുമ്പോൾ. സ്തോത്രം. പാപം എന്ന് പറയുമ്പോൾ നമുക്ക് ലക്ഷ്യം തെറ്റുക എന്നാണല്ലോ. പാപം എന്ന വാക്കിനർത്ഥം ലക്ഷ്യം തെറ്റുക. പാപത്തിന്റെ പ്രമാണം എന്ന് പറഞ്ഞാൽ ലക്ഷ്യം തെറ്റി എന്നത് കാണിച്ചു കൊടുക്കുന്നതായി ന്യായ പ്രമാണം. മനസ്സിലായില്ലേ? സ്തോത്രം. എറിയുമ്പോൾ തെറ്റി, അല്ലെങ്കിൽ ഓടുമ്പോൾ തെറ്റി. ട്രാക്ക് എവിടെയെങ്കിലും നമുക്ക് ഇങ്ങനെ പറയാം, റേസിൽ 100 മീറ്റർ റേസിൽ ട്രാക്ക് ഇട്ടിട്ടുണ്ട്, ട്രാക്ക് ട്രാക്ക് ഇട്ടിരിക്കുക. ആ ട്രാക്ക് തെറ്റിച്ചാൽ തെറ്റി. അപ്പോൾ നോക്കണേ, അപ്പൊ ട്രാക്ക് തെറ്റിച്ചു എന്നുള്ളത് കാണിക്കാനാണ് ഇതായിട്ടിരിക്കുന്നത്. ഇതുപോലെയാണ് ന്യായ പ്രമാണത്തിന്റെ വ്യവസ്ഥകൾ എന്ന് വേണമെങ്കിൽ പറയാം. തെറ്റിച്ചു എന്നുള്ള ഡിഫൈൻസ് അല്ലോ, സോറി, ഡിഫൈൻസ് റൈറ്റസ്നെസ്, നീതിയെ അതിനെ അത് അത് നിർവചിച്ചിരിക്കുക. തെറ്റിയാൽ അത് കാണിച്ചു കൊടുക്കാൻ മാർക്കിങ്സ് ആണ്. സ്തോത്രം. അതാണ് പാപത്തിന്റെ പ്രമാണമാണ്. ലക്ഷ്യം തെറ്റിപ്പോയി എന്നുള്ളത് തെളിയിച്ചു വരുന്ന പ്രമാണമാണ്. അതാണ് പാപത്തിന്റെ പ്രമാണം. അതിന്റെ ഫലമായി എന്ത് ചെയ്യും? മരണത്തിന്റെ പ്രമാണമായി. പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണം. ഇന്നോ ഇന്നോ സ്തോത്രം, ആ പ്രമാണത്തിൽ നിന്ന് മോചിതരായി. സ്തോത്രം. മോചിതരായിട്ട് ഇപ്പൊ ആരാ? സ്തോത്രം. ജീവന്റെയും ആത്മാവിന്റെയും പ്രമാണമായി. സ്തോത്രം. ഹല്ലേലൂയ. ജീവന്റെയും ആത്മാവിന്റെയും പ്രമാണം. ആത്മാവിൽ ജീവൻ പ്രാപിച്ച് ദൈവം ആഗ്രഹിക്കുന്ന നിലയിലേക്ക് ഉയരുവാൻ തക്കവണ്ണം ദൈവം നമ്മെ രൂപാന്തരപ്പെടുത്തി. സ്തോത്രം. കണ്ടില്ലേ നമ്മുടെ ഭാഗ്യം എത്ര വലുതാണ്. സ്തോത്രം. അതാണ് താഴോട്ട് പറയുക. അപ്പോ നമ്മൾ എന്ത് ചെയ്തോണം? ഇനി ജഡത്തിലേക്ക് തിരിയരുത്, ജഡിക നിയമങ്ങളുടെ വഴിയിലേക്ക് പോകരുത്, നമ്മളിലെ പഴയ പാപ പ്രമാണത്തെ നാം അനുസരിക്കരുത്. നമ്മളിൽ ഒരു പ്രമാണമുണ്ട്. ഇപ്പൊ ഞാൻ പറയുന്നത് എന്താ ഈ ജഡത്തിലെ പ്രമാണം എന്നൊക്കെ പറയുന്നത്, ഞാൻ ഒന്നുകൂടെ ഒന്ന് ലെറ്റാക്കി തരാം പ്രിയപ്പെട്ടവരെ. അതായത് ഇപ്പൊ നമ്മൾ ചിന്തിച്ചല്ലോ, കൊല ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ ഉയർന്നു. ഓർക്കു നോക്കി, മോഷ്ടിച്ചത് തിന്നാൻ നോക്കുവോ? മോഷ്ടിച്ച അനുഭവിക്കാൻ നോക്കുവോ? നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ ഉണ്ടോ? നമുക്കത് നോക്കുകയില്ല. ആ അവസ്ഥയിലായിട്ടുണ്ടോ എല്ലാരും? കളിപ്പിച്ചുണ്ടായതാണെന്ന് വന്നാൽ ഈ ഐ കിനോട്ട്, അതെന്റെ വീട്ടിൽ പാടില്ല, എനിക്ക് തൊടാൻ പോലും പാടില്ല. ഈ ലോകത്തിൽ തന്നെ അത്ര നിലവാരമുള്ള ആളുകളെ ഞാൻ കാണുകയുണ്ടായി. ഞാൻ ഒരു ഒരിക്കൽ എന്റെ സ്വന്തം സ്ഥലത്തോട് പോകുമ്പോൾ എന്റെ കൂടെ എന്റെ സെയിം ബാച്ചിൽ പഠിച്ച ഒരു സഹോദരനെ ഞാൻ ബസ്സിൽ വെച്ചുകൊണ്ടു. വൈകിട്ട് ഞാൻ ബസ്സിൽ രാത്രി കുറെ വർഷം മുമ്പ് ബസ്സിൽ പോകുമ്പോൾ ഇങ്ങനുണ്ട്, വളരെ വിഷമം തോന്നി. എനിക്കറിയാവുന്നവനാ, അവൻ ഭയങ്കര മിടുക്കനായിട്ട് പഠിച്ചവനാ. അവൻ മൂക്കിട്ട കുഴിച്ച് കിറങ്ങി ഇങ്ങനെ നിൽക്കുന്നു. ഞാൻ, എനിക്ക് എന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ചോദിച്ചു, ഡേ എന്താ ചെയ്തേ? അപ്പോഴാവും പെട്ടെന്ന് എന്നെ തിരിച്ചറിഞ്ഞു. അവിടെയിൽ അവിടനെ എന്റെ ട്രാവലോട്ട് മാറ്റി ഇരിക്കാൻ പറഞ്ഞു. ഞാൻ അവനെ കൂടെ പിടിച്ച് എന്റെ അടുത്ത് ഇരുത്തി സംസാരിച്ചു. സമർത്ഥനായിരുന്നു അവൻ. സെയിൽസ് ടാക്സ് കമ്മീഷണറാ, സെയിൽസ് ടാക്സ് കമ്മീഷണറാ, ചങ്ങനാശല ജോലി. ചോദിച്ചു, ഇതെന്നാ കാണിക്കുന്നു? അത് പറഞ്ഞു. എന്താ പറയാ, എന്റെ ഭാര്യ ടീച്ചറാ, ഭാര്യ ടീച്ചറാ. അവക്ക് നിങ്ങളുടെ കൂട്ടത്തിലും കണ്ട് വരണ്ടോളാ അവിടെ. മനസ്സിലായി? എന്തൊക്കെ കൂട്ടത്തിൽ വരണ്ടോളാ. അതേ ഒരു ഹിന്ദു സഹോദരനാ. നിങ്ങളുടെ കൂട്ടത്തിലും കണ്ട് വരണ്ടോളാ. അവള് കൈക്കൂലി മേടിച്ച കാശ് വീട്ടിൽ കയറ്റാൻ ശമ്പളത്തിൻ്റെതല്ലാതെ ഒരു പൈസ പോലും. പക്ഷെ അത് എന്റെ പോലുള്ള ജീവിതത്തിൽ ഇപ്പൊ ഒക്കുവോ? എല്ലാരും മേടിക്കും. അപ്പൊ ഞാൻ മേടിക്കാതിരുന്നാൽ ഞാൻ അവരെ എല്ലാം ഉറ്റിക്കൊടുത്ത പോലെ ആവും. എനിക്ക് ആ പീസ് ജോലി ചെയ്യാൻ പൊക്കത്തില്ല. അതുകൊണ്ട് അവരെന്നെ മേടിച്ചോളും. അപ്പൊ എന്റെ ജീവിതം പിന്നെ ഇങ്ങനെ എനിക്ക് ഇങ്ങ് തരിക, അങ്ങനെ ഞാൻ ഇങ്ങനായി. ഇതൊക്കെ അർത്ഥാവേ. അപ്പം ഒരാളിന്റെ നീതിബോധം കണ്ടോ? ഒരാളിന്റെ നീതിബോധം. അപ്പൊ ആ അദ്ദേഹത്തിന് അദ്ദേഹത്തിനൊരു പ്രമാണമുണ്ട് ഇല്ലേ? അകത്തൊരു ഒരു പ്രമാണമുണ്ട്. നമുക്ക് അതിനേക്കാൾ കൂടിയൊരു പ്രമാണമുണ്ട്. അദ്ദേഹത്തിന് ആ വ്യക്തി ആ സ്ത്രീക്ക് ധാർമ്മിക പ്രമാണതയുള്ളൂ. നമുക്ക് അത് ഏത് പ്രമാണമാകണം? ആത്മാവിന്റെ പ്രമാണം. ജഡത്തിന്റെ പ്രമാണം ഞാൻ എനിക്ക് എന്റേത്. അതാണ് പ്രിയപ്പെട്ടവരെ, വ്യാജമായി എന്തെങ്കിലും കയ്യിൽ വന്നാൽ അസ്വസ്ഥത തോന്നാറുണ്ടോ? ഒരിക്കലും. അത് ലോകത്തിന്റെ പ്രമാണം വഴി പ്രമാണമാണ്. ലോകത്തിന്റെ പ്രമാണമുണ്ട്, ജഡത്തിന്റെ പ്രമാണമുണ്ട്, പാപത്തിന്റെ പ്രമാണമുണ്ട്, ദൈവത്തിന്റെ പ്രമാണമുണ്ട്, ന്യായപ്രമാണമുണ്ട്, ആത്മാവിന്റെ പ്രമാണമുണ്ട്. സ്തോത്രം. നമ്മളിപ്പോ ഏത് പ്രമാണത്തിലാ? ആത്മാവിന്റെ പ്രമാണത്തിലാ. ന്യായപ്രമാണം നിയമങ്ങളും വ്യവസ്ഥകളൊക്കെ തന്നെ ചെയ്യാനുള്ള കഴിവ് കൊടുത്തില്ല. ഇപ്പൊ നമ്മള് ആത്മാവിന്റെ പ്രമാണത്തിൽ അതിനുള്ള കഴിവും പ്രാപിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതാണ്. അതൊരു സ്വഭാവമാകണം. പ്രമാണം എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിനിങ്ങനെ പറയാം, എന്താണ് സ്വഭാവമാകണം. അതാണ് എന്റെ അഞ്ചാം ഭാഗത്തേക്ക് ജേട്ട സ്വഭാവമുള്ളവർ. ഇതായതുകൊണ്ട് നമ്മൾ, ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം കുറച്ച് ആളുകൾ കൂടെ വരുന്ന സമയം കൂടെ ഞാൻ ഉപയോഗിച്ച, പക്ഷെ അത്രയും കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞുപോയി. എനിക്ക് എട്ടാം അധ്യായം പഠിപ്പിച്ചിട്ട് അങ്ങോട്ട് തൃപ്തിയാകുന്നില്ല, കാരണം സമയം വളരെ കൂടുതലാണെന്നുള്ളത് എനിക്കറിയാം. ഞാൻ അതുകൊണ്ടാണ് ഇത്തിരി വേഗം പോകാനായിട്ട് ഞാൻ ഉത്സാഹിച്ചത്. എങ്കിലും ചില കാര്യം കൂടി ആർക്കെങ്കിലും മനസ്സിലാകാതെ പോയെങ്കിൽ എന്ന് കരുതി ഇന്ന് ഞാൻ നിങ്ങളോട് ഓർപ്പിക്കുകയായിരുന്നു. സ്തോത്രം. പതിനൊന്നാം വാക്യം, യേശുവിനെ ഉയർപ്പിച്ചവന്റെ മരിച്ചവൻ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്നതിന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മറ്റു ശരീരങ്ങളെയും ജീവിപ്പിക്കും. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അത് ഉയർത്തെഴുന്നേൽപ്പ് രണ്ട് ഇവിടെയും അനുഭവിക്കുന്നു. വരുവാനുള്ളതിലും നമ്മൾ ഉയർത്തെൽക്കും. അതൊക്കെ ഞാൻ ഇന്നലെ ഓർപ്പിച്ചു എന്ന് വിശ്വസിക്കുന്നു. സ്തോത്രം. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ജഡസ്വഭാവമുള്ളവരാകാൻ പാടില്ല. അത് ദൈവത്തോട് ശത്രുത്വമാണ്. പ്രിയപ്പെട്ടവരെ, പണ്ട് ശത്രുക്കളായിരുന്നു നമ്മൾ. ഓർക്കുന്നുണ്ട്? പണ്ട് ആരായിരുന്നു? ശത്രുക്കളായിരുന്നു. ഇപ്പൊ പിന്നെയും ശത്രുവാകാം. ഇപ്പൊ എങ്ങനെയാ ശത്രുവാകുന്നത്? അന്ന് പ്രവർത്തികളാൽ ശത്രുതയിലായിരുന്നെങ്കിൽ ഇന്ന് അവസ്ഥയാൽ ശത്രുതയിൽ ആകാൻ. മനസ്സിലാകുന്നുണ്ടേ? ജഡസ്വഭാവം നിങ്ങളിൽ ഇരുന്നെങ്കിൽ, ജഡസ്വഭാവം, പാപപ്രമാണം നമ്മളതിനെ താലോലിക്കുന്നെങ്കിൽ, മകനെ, ജഡത്തിനും മനോവികാരങ്ങൾക്കും ഒത്തുകൊണ്ടൊന്നും പോകാൻ താല്പര്യപ്പെടുന്നെങ്കിൽ ദൈവത്തോട് ശത്രുതയിലാണ്. Do you dare to get into enmity with God? മനസ്സിലാകുന്നുണ്ട്? ഞാന് ഇന്ന് പകൽ ഇതൊക്കെ ധ്യാനിച്ചപ്പോ ഞാൻ ഓർക്കുകയായിരുന്നു, ഇവിടെ ഓരോ രാജ്യങ്ങള് ശക്തിയുള്ള ഒരു രാജ്യവുമായി ശത്രുതയിലാകാൻ ആഗ്രഹിക്കുന്നില്ല. ഓ, അവരുമായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാം? ശത്രുതയിലാകുകയാണെന്ന് ചോദിച്ചാൽ അവർക്കൊരു, ജനങ്ങൾക്കൊരു പേടിയാ. മനസ്സിലായില്ലേ? ആ രാജ്യവുമായി, ശക്തനായ ആ രാജ്യവുമായി നമ്മൾ ശത്രുതയിലാകാനോ എന്ന് ചോദിച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ ദൈവവുമായി ശത്രുതയിലാകുന്നതിന്റെ മാണ്ടത്തരം, ദ ഫോളി ഓഫ് ഗെറ്റിംഗ് ഇൻ ടു എൻമിറ്റി വിത്ത് ഗാഡ്, തിങ്ക് ഓഫ് ഇറ്റ്. ദാറ്റ് നാ വി ഷുഡ് നോട്ട്, വി ഷുഡ് ബി വേറി ഓഫ് ദാറ്റ്. അതിനെ സൂക്ഷിച്ചുകൊള്ളണം. നമ്മുടെ ആന്തരിക പ്രമാണങ്ങളിൽ പോലും, നമ്മുടെ പ്രകൃതത്തിൽ പോലും, നമ്മുടെ താല്പര്യങ്ങളിൽ പോലും, നമ്മുടെ അവസ്ഥയിൽ പോലും, സ്തോത്രം, ദൈവത്തോട് ശത്രുതയിലാകാൻ പാടില്ല. ഏതാ ശത്രുത? അന്ന് പ്രവൃത്തിയിലായിരുന്നെങ്കിൽ. ഇന്നിതോ കണ്ടില്ലേ, ജഡസ്വഭാവം, ജഡസ്വഭാവം. സ്തോത്രം. അതുകൊണ്ടാണ് ഞെരിഞ്ഞു പിടിച്ചൊക്കെ ചിലതൊക്കെ ചെയ്യാതിരുന്നത് കൊണ്ടൊന്നും ആയില്ല, ക്രിസ്ത്യാനി ആവുകയല്ല. അതാ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടേ? ഞെളിവിരി കൊണ്ട് മനസ്സിന് പിടിച്ച് കണ്ണിറുക്കി അടച്ചു ദൈവമേ 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 എന്നൊക്കെ പറഞ്ഞ ഒരു ഒരു പരുവത്തിന് നമ്മള് ചിലതൊക്കെ ചെയ്യാതിരുന്നത് കൊണ്ടൊന്നും ആയില്ല. സ്തോത്രം. ഓരോ ദിവസവും കഴിയുമ്പോൾ സ്തോത്രം ശ്രദ്ധിക്കണേ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ് പാസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഓരോ ദിവസവും കഴിയുമ്പോൾ ശ്രദ്ധിക്കണേ, ഓരോ ദിവസം കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് വെരിഫൈ ചെയ്ത് ആ പകൽ നമ്മൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളതൊന്ന് നോക്കിയിട്ട് നമുക്ക് ഇന്ന കാര്യം ചെയ്തില്ല, ഇന്ന കാര്യം ചെയ്തില്ല, ഇന്ന കാര്യം ചെയ്തില്ല എന്നുള്ളത് കൊണ്ട് റൈറ്റ് വിത്ത് ഗോഡ് നമ്മൾ ചിന്തിക്കരുത്. ചെയ്തില്ല എന്നതുകൊണ്ട് മാത്രം ദൈവം നമ്മളിൽ പ്രസാദിക്കയില്ല. ചെയ്തില്ല എന്നുള്ളത് കൊണ്ട് മാത്രം ദൈവം നമ്മൾ പ്രസാദിക്കയില്ല. അത് നമ്മുടെ ആന്തരിക മണ്ഡലങ്ങളിൽ പോലും സ്തോത്രം ദൈവം പ്രസാദിക്കാത്ത ഒരു പ്രകൃതം ഉണ്ടായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല സ്തോത്രം. അപ്പൊ ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാണ്, അത് ദൈവത്തോടുള്ള മത്സരമാണ് സ്തോത്രം. അവിടെ ചെയ്തില്ല എന്നതുകൊണ്ട് മാത്രം ദൈവം നമ്മൾ പ്രസാദിച്ചിരിക്കുന്നു എന്ന മിഥ്യാബോധത്തിൽ നമ്മളാകരുതേ എന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു സ്തോത്രം. ഞാൻ മുമ്പോട്ട് പോകട്ടെ. ഇനി ആ 12-ാമത്തെ വാക്യം മുതൽ നോക്കാം. ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടവന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. ജഡമെന്ന് പറഞ്ഞാൽ നമ്മളിലെ പഴയ ജഡത്തിനല്ല കടക്കാരാകുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും. നോക്കണേ, ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ഇവിടെ നമുക്ക് ന്യായമായി ഒരു ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. 11-ാമത്തെ വാക്യത്തിലായാലും ആത്മാവിനെ കൊണ്ട് നിങ്ങൾ മറിച്ച് നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെയാകും എന്നുള്ളൊരു നിലയിൽ. അപ്പോൾ നിത്യജീവൻ സൗജന്യമല്ലേ, നിത്യജീവൻ സൗജന്യമല്ലേ എന്ന് ചോദിക്കാം. നിത്യജീവൻ സൗജന്യമാണ്. അതുകൊണ്ടാണ് ആത്മപ്രകൃതം ഔദാര്യമായി കിട്ടുന്നത്. എന്ത് മാത്രം ചെയ്താൽ മതി, ഏൽപ്പിച്ചു കൊടുത്താൽ മതി സ്തോത്രം. പക്ഷേ ഏൽപ്പിച്ചു കൊടുത്ത് അനുസരിക്കാൻ മനസ്സില്ലാത്തവന് നിത്യജീവൻ പ്രാപിക്കുവാൻ കഴിയുകയില്ല സ്തോത്രം. അത് നമ്മൾ ചിന്തിച്ച കാര്യങ്ങൾ ഭാഗങ്ങളൊന്നും മറക്കരുത്. രക്ഷിക്കപ്പെട്ടോ എന്ന് ചോദിച്ചാൽ രക്ഷിക്കപ്പെട്ടു എന്നും രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നുവെന്നും രക്ഷിക്കപ്പെടുമെന്നും പറയണം, എങ്കിലേ ശരിയാകുള്ളൂ സ്തോത്രം. ഹാഫ് സേവ്ഡ്, പകുതി രക്ഷിക്കപ്പെട്ടവേ ഉള്ളൂ, പകുതി രക്ഷപ്പെട്ടവേ ഉള്ളൂ. തീയിൽ നിന്ന് വലിച്ചെടുത്തു, ഇപ്പം കൺവാലസിംഗ്, ഇങ്ങനെ റീകുപ്പറേറ്റിംഗ്, ഗെറ്റിംഗ് റിക്കവേർഡ്, ഗെറ്റിംഗ് ബാക്ക് ടു ദി ഗെറ്റിംഗ് ടു മീൻസ് ഹെൽത്തി കണ്ടീഷൻ. ആ ഒരു സ്ഥിതി പോലെ ഞാൻ പറഞ്ഞു മറക്കരുത് സ്തോത്രം. അപ്പോൾ ജഡത്തിനല്ല, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ശരീര പ്രവൃത്തികളെന്ന് പറഞ്ഞാൽ ജഡത്തിന്റെ പ്രവൃത്തികൾ എന്ന് തന്നെ. ആ കാര്യം, ശരീരത്തിന് താല്പര്യങ്ങളില്ല, ആവശ്യങ്ങളേ ഉള്ളൂ. മറക്കല്ലേ സ്തോത്രം. ശരീരത്തിന് വെറും ആ ശരീരത്തിന്റെ ആവശ്യങ്ങൾ നിവർത്തിക്കാം, എന്നാൽ ജഡത്തിന് താല്പര്യങ്ങളിലേക്ക് പോകാൻ പാടില്ല. പിന്നെ എന്തുകൊണ്ടാണ് ശരീരത്തിന്റെ എന്ന് അവിടെ പറഞ്ഞിരിക്കുക? അറിയാം, ആന്തരികമായ അവസ്ഥകൾ ശരീരത്തിലൂടെയാണ് വെളിപ്പെടുന്നത്. അതുകൊണ്ടാണ് സ്തോത്രം. അകത്തെ കാര്യങ്ങൾ ചരിത്ര നമ്മുടെ നമ്മൾ ആരാണെന്നുള്ളത് നമ്മുടെ ശരീരത്തിലൂടെ വെളിപ്പെടുന്നത് കണ്ടാൽ. നമ്മുടെ വാക്കുകൾ നമ്മൾ ആരാന്ന് വെളിപ്പെടുത്തുന്നു, നമ്മുടെ നോട്ടം നമ്മൾ ആരാന്ന് വെളിപ്പെടുത്തുന്നു, നമ്മുടെ പ്രകൃതം, നമ്മുടെ വേഷവിധാനം, നമ്മുടെ ഇടപാടുകൾ, നമ്മുടെ സകലവും നമ്മൾ ആരാണെന്ന് വെളിപ്പെടുത്തുന്നു. എല്ലാം നമ്മൾ ആരാണെന്നുള്ളത് വെളിപ്പെടുത്തുന്നുണ്ട്. മറക്കല്ലേ സ്തോത്രം. അപ്പോൾ ശരീരത്തിന്റെ മണ്ഡലത്തിലും പ്രവർത്തിക്കും പ്രാധാന്യമുണ്ട്. അപ്പൊ ഇതുവരെ നമ്മൾ ചിന്തിച്ചത് തെറ്റിദ്ധാരണ ഉണ്ടാകാതിരിക്കാനും കൂടി അപോലെ അങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. അപ്പോൾ അവസ്ഥ അതിന് ഊന്നൽ കൊടുത്തു വരുമ്പോൾ ബാഹ്യമായതിന് പ്രാധാന്യമില്ല എന്ന ചിന്തയിൽ ആരും വരാൻ പാടില്ല. അതുകൊണ്ടാണ് മേളിൽ ജഡത്തിന്റെ സ്വഭാവം, ജഡത്തിന്റെ സ്വഭാവം നമ്മൾ പറഞ്ഞു വന്നേച്ച് താഴെ വരുമ്പോൾ എന്താ പറയുന്നത്? ശരീരത്തിന്റെ പ്രവർത്തികൾ, ആന്തരികമായ അവസ്ഥകൾ ശരീരത്തിലൂടെയാണ് വെളിപ്പെടുന്നത് എന്നുള്ളതിനാൽ സ്തോത്രം. കഴിഞ്ഞ രാത്രി ഞാൻ അതിനെ കുറിച്ച് അല്പം കാര്യങ്ങൾ പറഞ്ഞു എന്നാണ് എന്റെ ഓർമ്മ സ്തോത്രം. ഞാൻ മുമ്പോട്ട് പൊക്കോട്ടെ. ആർക്കെങ്കിലും ഈ ഭാഗത്തെക്കുറിച്ച് എന്തെങ്കിലും വിശദീകരണം ചോദിക്കാനുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾ ചോദിക്കണം, വളരെ പ്രധാനമാണിത് സ്തോത്രം. ഞാൻ മുമ്പോട്ട് പോകുന്നു. ഇനി അതിന്റെ 14-ാമത്തെ വാക്യം, ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ദൈവാത്മാവ് നടത്തുന്നു, ഇത് അങ്ങനെയായിരിക്കണം. ദൈവാത്മാവിനാൽ നമ്മൾ നടത്തപ്പെടണം. ദൈവാത്മാവിന്റെ ശുശ്രൂഷകളെ ഒരു ലിസ്റ്റ് ലിസ്റ്റ് തന്നെ 14-ാം വാക്യം മുതൽ 17-ാം വാക്യം വരെ നമുക്ക് കാണാം. ദൈവാത്മാവ് നടത്തുന്നു, ദൈവാത്മാവ് ഭയം മാറ്റി പുത്രത്വത്തിന്റെ സ്നേഹം തരുന്നു, ദൈവമക്കളെന്ന് നമ്മുടെ ആത്മാവോട് സാക്ഷിക്കുന്നു, പിന്നെ തേജസ്കരണത്തിനായി നമ്മളെ ഒരുക്കുന്നു. ഈ കാര്യങ്ങൾ ഈ 14 മുതൽ 17 വരെയുള്ള വാക്യത്തിൽ തന്നെ ഇത്രയും കാര്യങ്ങൾ ദൈവാത്മാവ് ചെയ്യുന്നതായി തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഒന്നാമത്, ദൈവാത്മാവ് നമ്മളെ നടത്തുന്നു. ഈ നടത്തുന്നു എന്ന് പറയുമ്പോൾ അഗോ എന്ന പദമാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അഗോ എന്ന് പറഞ്ഞാൽ ഒരു ഫോഴ്സുമില്ല. മടിയനായ ഒരു കുട്ടിയെ, മനസ്സിലായില്ലേ, നടക്കാൻ വിസമ്മതിക്കുന്ന കുട്ടിയെ വലിച്ചോണ്ടു പോകുന്ന അമ്മയുടെ ചിത്രമല്ല അഗോ എന്ന പദത്തിൽ. പിന്നെ ഒരു വായി കെട്ടിയ ഒരു കൊച്ചുവള്ളം കാറ്റത്ത് നീങ്ങുന്ന ചിത്രമാണ്. മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഒരു വായി കെട്ടിയ വള്ളം കാറ്റത്ത് നീങ്ങുന്നു, ഈ അങ്ങ് നീങ്ങിക്കൊണ്ടിരിക്കുക. ദ വിൻഡ് ഈസ് ഡ്രൈവിംഗ് ഇറ്റ്, ദ വിൻഡ് ഈസ് ടേക്കിംഗ് ഇറ്റ് അലോങ്. ആ കാറ്റ് അതിനെ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക, കാറ്റ് അതിനെ നടത്തുന്നു എന്ന് പറയാം. കാറ്റതിനെ നയിക്കുന്നു എന്ന് പറയാം, ബലപ്രയോഗമല്ല. നമ്മൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് ചിന്തിച്ചിട്ടുണ്ടെന്ന് ഞാൻ ഓർക്കുന്നു, അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. സ്തോത്രം. ബലപ്രയോഗം ഒരിക്കലും പരിശുദ്ധാത്മ നമ്മൾ ചെയ്യുകയില്ല. ദ ഹോളി സ്പിരിറ്റ് വിൽ നെവർ ഫോഴ്സ് ഹിംസെൽഫ് ഓൺ എനി ബോഡി. ഏൽപ്പിച്ചെങ്കിലേ ഒക്കൂ. സ്തോത്രം. ഓക്കേ. ചില ആളുകൾ അങ്ങനല്ല, ബലപ്രയോഗം ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും പുസ്തകം അങ്ങനെയല്ല പഠിപ്പിക്കുന്നുള്ളത്, നമ്മൾ പറഞ്ഞേക്കണം. പ്രിയപ്പെട്ടവരെ, അപ്പോൾ അഗോ എന്ന പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതേ വാക്ക് തന്നെയാണ് ലൂക്കോസിന്റെ സുവിശേഷം 4:1 ദൈവാത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നടത്തി എന്നുള്ളതിനെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് തന്നെയാണ് സ്തോത്രം. ഞാൻ മുമ്പോട്ട് പോകുന്നു. ഇനി അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ കിടക്കുക. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കൾ ആകുന്നു. നമ്മൾ ദൈവാത്മാവിനാലാണോ നടക്കുന്നത് എന്നുള്ള ഓർത്തോണം കേട്ടോ. സ്തോത്രം. അടുത്തത്, നിങ്ങൾ പിന്നെയും, ഇനി ദൈവത്തിന്റെ മക്കൾ എന്നുള്ള ആശയം വിശദീകരിക്കുക. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന്, പിന്നെയും ഭയപ്പെടേണ്ടതെന്ന് പറഞ്ഞാൽ പണ്ടൊന്ന് ഭയം ഉണ്ടായിരുന്നു. എവിടാ? പാപത്തിന് കീഴിൽ ന്യായപ്രമാണത്തിലായിരുന്നപ്പോൾ. മനസ്സിലായില്ലേ? അന്ന് ഭയമുണ്ടായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ ആത്മാവിന്റെ പ്രമാണത്തിന് കീഴിലായപ്പോൾ പിന്നെയും പഴയതുപോലെ, അതാ ഗലാത്യലേഖനത്തിന്റെ ആശയം കാണാം. യേശു ക്രിസ്തു നമ്മളെ സ്വാതന്ത്ര്യത്തിനായി സ്വതന്ത്രരാക്കി, പിന്നെ അരിമരൂപത്തിലേക്ക് മടങ്ങരുത്. സ്തോത്രം. നോക്കണേ, അപ്പൊ ഭയത്തിന്റെ, മരണത്തിന്റെ പേടിപ്പിക്കുന്ന പ്രമാണം, സീനായിലെ പ്രമാണം, ഞാനും പേടിച്ചു വിറയ്ക്കുന്നു എന്ന് മോശ പറയത്തക്കതുപോലെ ആ കാഴ്ച തീരമാണ്, പേടിപ്പിക്കുന്ന ആത്മാവിന്റെ പ്രമാണം ഭയപ്പെടുത്തുന്നതല്ല. ഇത് ചെയ്തില്ലേ, ഇന്നത് ചെയ്തു കളയും, അതല്ല ദൈവാത്മാവിന്റെ പ്രമാണം. സ്നേഹത്തിന്റെ വ്യവസ്ഥയാണ് പുതിയ നിയമത്തിൽ. ബാലശിക്ഷയുണ്ട്, അതും സ്നേഹത്തിൻ്റെതാ. വാസ്തവത്തിൽ ഞാൻ പറയുന്നൊക്കെ മനസ്സിലാവുന്നു വിശ്വസിക്കട്ടെ. ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ ഒന്ന് ആദ്യത്തെ ഒരാഴ്ച മിക്കാറും ഇവരോട് സാക്ഷ്യം പറയുകയും സാക്ഷ്യവുമായി ബന്ധപ്പെട്ട് അവരുടെ ആ പേഴ്സണാലിറ്റി ഒന്ന് അസസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ, ഈ അടുത്ത സമയത്ത് ഗൾഫിൽ നിന്ന് ജോലി റിസൈൻ ചെയ്ത് വന്ന ഒരു നല്ല പൊസിഷനിൽ ഇരുന്ന ഒരാൾ മിനിസ്ട്രിയിൽ നിന്ന് റിസൈൻ ചെയ്ത് വന്ന് ബൈബിൾ സ്കൂളിൽ പഠിക്കാനായിട്ട് ജോയിൻ ചെയ്തു. സാക്ഷ്യം പറയാൻ പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, അത് ദൈവാത്മാവിനോട് പറഞ്ഞു വേലക്കിറങ്ങണമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെയും മത്സരിച്ചു പോയി, പിന്നെയും പറഞ്ഞു, 2-3-4 പേരിൽ കൂടെ എന്നോട് പറഞ്ഞു. ഞാൻ വേണ്ട വിചാരിച്ചു പിന്നെയും പോയി. പിന്നെയും എന്നോട് പറഞ്ഞപ്പോൾ ശരി, ഞാൻ പ്രാർത്ഥനയോടെ അങ്ങനെ തീരുമാനമെടുത്തു. എന്നോട് ചില കാര്യങ്ങളൊക്കെ മുന്നറിയിപ്പായിട്ട് വന്നപ്പോൾ തീരുമാനമൊക്കെ എടുത്തു. തീരുമാനമെടുത്ത് ഞാൻ റെസിഗ്നേഷൻ ലെറ്റർ എഴുതി ചെന്നപ്പോഴാണ്, അന്ന് ട്രാഫിക്കിൽ പെട്ട് ഇച്ചിരി വൈകിയാണ് ഞാൻ എത്തിയത്. അപ്പോഴാണ് സെക്രട്ടറി കൊണ്ടുവന്ന് പ്രൊമോഷന്റെ, അടുത്ത പ്രൊമോഷന്റെ ഓർഡർ കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ തരുന്നു. എന്നാ ഇന്നെങ്ങനെ കൊടുക്കുന്നു? പിന്നെ അതങ്ങ് കീറിക്കളഞ്ഞേച്ച് പിന്നെ ഞാൻ അടുത്ത അതെടുത്തു പോയി. ഇങ്ങനെ പോയി 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 പിന്നെയും കഴിഞ്ഞു. പിന്നെയും എന്നെ വോൺ ചെയ്തുകൊണ്ടിരുന്നു, വോൺ ചെയ്തുകൊണ്ടിരുന്നു. കഴിഞ്ഞ് ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഒരു ദൈവദാസൻ എന്നോട് പറഞ്ഞു, നിന്റെ മോനെ കൊന്നുകളയെന്ന് പറഞ്ഞു. നീ വേലക്കിറങ്ങിയില്ലേ, നിന്റെ മോനെ കൊന്നുകളയും. എന്നാലും എങ്ങനെ കർത്താവേ, ചക്കലം കൂടെ കഴിയട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കുക, 2-4 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ ആരോ രാത്രി ഉറക്കത്തിൽ നിന്ന് തട്ടി ഉണർത്തി എഴുന്നേക്കാൻ പറഞ്ഞു. എഴുന്നേറ്റ് നോക്കുമ്പോൾ നീ ഇതൊന്ന് നോക്കാന്ന് പറയും, ഒരു ശവപ്പെട്ടി ഇരിക്കുന്നു. നോക്കുമ്പോൾ എന്റെ മോൻ ആ ശവപ്പെട്ടി കിടക്കുന്ന എന്നെ കാണിക്കും. ഇറങ്ങിക്കോ വേലയ്ക്ക്, അല്ലെ ഇത് വരാൻ പോവാന്ന്. ഞാൻ അന്നേരം വേലക്കിറങ്ങുന്നു. അങ്ങനെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ റിസൈൻ ചെയ്തിഞ്ഞ് പോന്നു. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പേ വന്ന് ഇവിടെ ജോയിൻ ചെയ്യാനായിട്ട് ധൃതി വെച്ച് സെറ്റിൽമെന്റ് പോലും ഇനിയിപ്പോ കിട്ടാനേ ഉള്ളു. വന്നിരിക്കാം, എന്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? ദൈവാത്മാവ് അങ്ങനെ ആരെയും നിർബന്ധം. ഞാൻ ഉടനെ അച്ഛനോട് ചോദിച്ചു, അച്ഛാ അപ്പോഴേ എന്നൊക്കെ പറയാനാണ്, പേടിക്കല്ലേ, ഈ മോന് വല്ലൊരു അപകടം വന്ന് മോനങ്ങ് മരിച്ചു പോയാൽ അച്ഛാൻ എന്തോ ചെയ്യും, വേല അങ്ങ് പോവുകയല്ലേ എന്ന് ചോദിച്ചു. ഹേ എന്റെ വാസ്ത, എന്തോ ഈ പറയുന്നത്, വിളിക്കാൻ ഒരു കറക്റ്റില്ല. ഇതാണെങ്കിൽ അച്ഛാൻ ജോലിക്ക് ഇവിടെ ഇവിടെ ജോയിൻ ചെയ്യണ്ട, പഴയ ജോലിക്ക് പോകണം. സ്നേഹത്തിന്റെ ബന്ധത്തിൽ മാത്രമേ ദൈവത്തിന്റെ വേല ചെയ്യാൻ കഴിയത്തുള്ളൂ. സ്നേഹബന്ധമുണ്ടെങ്കിലും ദൈവം ആരെയും ബലാൽക്കാരേണ പെടലിക്ക് പിടിച്ച് തന്റെ വേലയ്ക്ക് വേണ്ടി ആക്കുന്നേ. പേടിച്ചിറങ്ങി അത് സംഭവിച്ചാൽ പിന്നെ നമ്മൾ തിരിച്ചു പോകും. നോക്കണേ, ഇവ കണ്ടില്ലേ, അഗോ നടത്തുക, ബലാത്കാരമല്ല, സ്നേഹബന്ധമാണ്. സ്തോത്രം. ഭയപ്പെടുവാനല്ല, ഭയപ്പെട്ടിട്ടല്ല, പിന്നെയും ഭയപ്പെടേണ്ടതിന്. ആ ഒരു ഭീകരന്റെ അടിമത്വത്തിൽ നിന്ന് വേറൊരു ഭീകരന്റെ അടിമത്വത്തിൽ വന്നിരിക്കുകയാണ്. നമ്മൾ ചിന്തിച്ച മറക്കല്ല, ഏഴാം അധ്യായം നമ്മൾ കണ്ട രണ്ട് യജമാനന്മാരുടെ കാര്യം കണ്ടതാ, രണ്ട് ദാസിത്വത്തിന്റെ കാര്യം നമ്മൾ കണ്ടതാ. സ്തോത്രം. പാപത്തിന്റെ ദാസിത്വത്തിൽ നിന്ന് ഇപ്പൊ നീതിക്ക് ദാസന്മാരായിരിക്കുക, അനുസരണത്തിന്റെ ദാസന്മാരായിരിക്കുക. അപ്പോ ഒരു ഒരു വേടിപ്പിക്കുന്ന ഭീകരന്റെ അടിമത്വത്തിൽ നിന്ന് മറ്റൊരു ഭീകരന്റെ അടിമത്വത്തിൽ വന്ന പോലെ ആകരുത്. അങ്ങനെയാണെങ്കിൽ നേട്ടമൊന്നുമില്ല. പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, പിന്നെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. പുത്രത്വത്തിന്റെ ആത്മാവാ സ്തോത്രം, ദാസ്യത്വത്തിന്റെ ആത്മാവ് അല്ല. അല്ലേ, അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ കൽപ്പനകളും പുതിയ നിയമത്തിൽ ഉപദേശങ്ങളുമാണ്. കൽപ്പനകൾ യജമാനൻ ദാസന് കൊടുക്കുന്നതാണ്, ഉപദേശങ്ങൾ അപ്പൻ മക്കൾക്ക് കൊടുക്കുന്ന. അവിടെ 10 കൽപ്പനകളാ, ബുദ്ധിമുട്ട് വരുമ്പോ ഏഴ് ഏഴ് കൽപ്പനകളെന്നാണോ? അല്ല, ഏഴ് അടിസ്ഥാന ഉപദേശങ്ങളാണ്. സ്തോത്രം. നമ്മള് മക്കളായി തീർന്നിരിക്കുകയാണ്. സ്തോത്രം. അബ്ബാ പിതാവ്, ഈ അബ്ബാ എന്നത് അരമായിക് വാക്കാണ്, അരാമ്യ ഭാഷയാണ്. അരാമ്യ ഭാഷ എന്ന് പറഞ്ഞാൽ, അരാമ്യ ഭാഷ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ കാലത്ത് ഫലസ്തീനിൽ സംസാരിച്ച സംസാര ഭാഷയായിരുന്നു അരാമ്യ ഭാഷ. കർത്താവ് സംസാരിച്ച ഭാഷ അതാ, കർത്താവ് സംസാരിച്ച ഭാഷയാണ്. ഹിബ്രു അതിന്റെ കുറെ കൂടി സ്കോളാസ്റ്റിക് രൂപമാണ്. സ്തോത്രം. ബൈബിളിലായാലും പഴയ നിയമത്തിൽ അതിന്റെ ചില ഭാഗങ്ങൾ അരാമ്യ ഭാഷയിലാണ്. ഉൽപ്പത്തിയുടെ ആദ്യ ഭാഗം, പിന്നെ അതുപോലെ ദാനിയേൽ പ്രവചനത്തിലെ ചില ഭാഗങ്ങൾ, കുറച്ച് ഭാഗങ്ങൾ മാത്രം അരാമായിക്കിലും, ബാക്കി ഭാഗങ്ങൾ ഹീബ്രുവിലുമാണ്. പഴയ നിയമം, പുതിയ നിയമം ഗ്രീക്കിലാണല്ലോ. അപ്പം ഈ അബ്ബ എന്നുള്ളത് അരാമ്യ ഭാഷയാണ്. ഇന്നത്തെ സിറിയക്ക സുറിയാനിയോടാണ് ഈ അരാമ്യ ഭാഷയ്ക്ക് കൂടുതൽ സാദൃശ്യമുള്ളത്. അബ്ബ അരാമ്യ വാക്കും ഏതാണ് സമയത്ത് പിതാവേ എന്നിവിടെ തർജ്ജമ ചെയ്തിരിക്കുന്നത് മൂലഗതിൽ പേറ്റർ എന്ന വാക്കാണ്. പേറ്റർ, പേറ്റർ എന്നത് ഗ്രീക്ക് വാക്കുമാണ്. അപ്പൊ ഒരു അരാമ്യ വാക്കും ഒരു ഗ്രീക്ക് വാക്കും കൂടെ കൂട്ടിച്ചേർത്താണ് പൗലോസ്ലിഹ എഴുതിയേക്കുന്നത്. കയ്യെഴുത്ത് പ്രതിയിൽ അങ്ങനെ തന്നെ അബ്ബ പേരോ, അബ്ബാ പേരോ, അബ്ബാ പിതാവേ, പേറ്റർ. അത് ഓർത്തോണേ, എല്ലാ ഭാഷയും ഒരു ഭാഷയെന്ന് പറഞ്ഞാൽ കേട്ടോ, നമ്മുടെ നോഹയുടെ കാലത്ത് അറിയാമല്ലോ ബാബിലോണിൽ വെച്ച് ഭാഷ കലങ്ങിപ്പോയി, എല്ലാ ഭാഷയും ഒരു ഭാഷ. ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് എന്നാണ് അതിന് പറയുന്നത്. ഏത് ബേസിക് വേർഡ്സ് ഏതെടുത്താലും എല്ലാ വാക്കും ഒരുപോലെ ഒക്കെ തന്നെ. ഫാദർ പിതാ, പേരോ, മദർ മാതാ, മാതാവ്. നോക്കണേ, ഏത് എല്ലാം മിക്കവാറും ഉള്ള ബേസിക്സ് എല്ലാം, ബേസിക് മീൻസ് ഏറ്റവും അടിസ്ഥാനപരമായ വാക്കുകളെല്ലാം അത് ഒരു ഹാർഡനിങ്ങോ ഒരു സോഫ്റ്റനിങ്ങോ ഒരു ഇലോങ്കേഷനോ ഒരു നെയ്സലൈസേഷനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുള്ളൂ. എല്ലാം ഒന്ന് അതേ ദിവസവും വളരെ കൃത്യമാണെന്നുള്ളത് ആ വഴിക്കും നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. അബ്ബാ, അപ്പൊ ഇത് രണ്ടും എന്താ ഉപയോഗിക്കുക, ഇങ്ങനെ ഉപയോഗിക്കാൻ കാരണം ഒരു വിശദീകരണം പറഞ്ഞിരിക്കുന്നത്, യഹൂദനും ജാതിയും ദൈവത്തിൽ സ്തോത്രം മക്കളായി തീർന്നില്ല, ദൈവത്തിന്റെ മക്കളായി തീർന്നിരിക്കുക. മനസ്സിലായില്ലേ? യഹൂദൻ പറയുന്ന അബ്ബായും പിന്നെ ഗ്രീക്കൻ പറയുന്ന, ജാതികൾ പറയുന്ന പേറ്ററും, ഇത് രണ്ടും കൂടി കൂട്ടിച്ചേർത്ത് അബ്ബാ പിതാ എന്ന് പറഞ്ഞാൽ ദൈവസഭയിൽ രണ്ടു കൂട്ടരും, രണ്ടു കൂട്ടരും ഉണ്ട്. റോമാസഭയിലും രണ്ടു കൂട്ടരും, ഓർക്കുന്നുണ്ടല്ലോ, റോമാസഭയിലും ഉണ്ട് രണ്ടു കൂട്ടരും. ഇവർ രണ്ടു കൂട്ടരും കൂടി ഒന്നായി ചേർന്നിരിക്കുകയാണ്. സ്തോത്രം. അതെ, മുമ്പോട്ട് പോകട്ടെ. മാത്രമല്ല അബ്ബ എന്നുള്ളതിന് വേറെ ഒരു വിശദീകരണം കൂടിയുണ്ട്. അബ്ബ എന്നുള്ളത് ഈ ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടോ എന്ന് ഓർമ്മയില്ല. അതായത് ദൈവവചനത്തിന്റെ ആ മൂലഭാഷകൾ ഡെഡ് ലാംഗ്വേജസ് ആണ്, മൃതഭാഷകളാണ്. ഡെഡ് ലാംഗ്വേജസും ലിവിംഗ് ലാംഗ്വേജസും രണ്ട് തരത്തിൽ ലോകത്തിലെ ഭാഷകളെ തിരിക്കാം. അതായത് ഡെഡ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ വളർച്ചയില്ല, പിന്നെ പിന്നെ ഒരു വളർച്ചയില്ല, കാരണം ജീവിക്കുന്ന ഭാഷ വളർന്നുകൊണ്ടിരിക്കുന്നത്, വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ലിവിംഗ് ലാംഗ്വേജസിൽ അർത്ഥത്തിൽ വ്യത്യാസം വന്ന് പുതിയ വാക്കുകൾ ചേരുന്നു, സ്ട്രക്ചർ മാറുന്നു, ഗ്രാമർ മാറുന്നു, എല്ലാം മാറുന്നു. ഇപ്പൊ നമ്മൾ മലയാളത്തിന് എടുത്താൽ ഇറ്റ്സ് എ ലിവിംഗ് ലാംഗ്വേജ്, മലയാളം ലിവിംഗ് ലാംഗ്വേജാണ്. പുതിയ പുതിയ വാക്കിന് തന്നെ അർത്ഥ വ്യത്യാസം വരുന്നു. കുറച്ചാൾ മുമ്പൊക്കെ ഓ അവന്റെ വല്ലിപ്പൊളിയാന്ന് പറഞ്ഞ അർത്ഥം എന്താ, അവന് വിലയാണ് അല്ലെ. ഇപ്പൊ ഓ അടിപൊളിയാന്ന് പറഞ്ഞാൽ കണ്ടോ, വാക്ക് മാറിയെന്ന് കണ്ടില്ലേ, അർത്ഥ വ്യത്യാസം ഉണ്ടാകുന്നു. എല്ലാ മിക്കവാറും ഇപ്പൊ ഇംഗ്ലീഷിലെ ഇന്നത്തെ നമ്മുടെ സാലറി എന്ന വാക്ക് കുറച്ചാൾ ഇതുവരെ ഉപ്പെന്നായിരുന്നു, ഇപ്പോഴും ആ പ്രയോഗമുണ്ട്. ഇങ്ങനെ വാക്കുകൾ ഏതെടുത്താലും എളുപ്പം മനസ്സിലാക്കാവുന്ന ഞാൻ രണ്ട് ഉദാഹരണം നിങ്ങളെ ഓർപ്പിച്ചതാണ്. ഏത് ഭാഷയും എടുത്താൽ വാക്കുകളുടെ അർത്ഥം മാറിക്കൊണ്ടേയിരിക്കുക. അങ്ങനെ മാറുന്ന ഭാഷകളിലാണ് ഈ വേദപുസ്തകം എഴുതിയിരുന്നതെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കിയേ, പുതിയ എഴുതിയിട്ട് തന്നെ ഞാൻ 20-ാം നൂറ്റാണ്ടായി. അന്ന് പറഞ്ഞത് ഇന്ന് മനസ്സിലാക്കാൻ ദൈവത്തിന്റെ വഴി എന്ത് ചെയ്തു ദൈവം? ഇത് എഴുതപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈ ഭാഷകൾ അങ്ങ് നിർജീവമാക്കി, ഈ ഭാഷകൾ ഫ്രീസ് ചെയ്തു, മരവിപ്പിച്ചു. അന്ന് അത് എങ്ങനെ ഇരുന്നോ ഇന്നും അങ്ങനെ ആയിരിക്കുന്നു. സോപ്പീസ്, ഇത് സംസ്കൃത് ഒരു ഡെത്ത് ലാംഗ്വേജ് ആണ്. സംസ്കൃത് ഇസ് നോട്ട് ഇൻ ഡെയിലി ഡെയിലി യൂസ്, ഡെയിലി യൂസിനില്ല. അതുകൊണ്ടാണ് ഈ സംസ്കൃത് ഒക്കെ പറയണേ, ഒരു വാചകം പറയണമെങ്കിൽ കുറഞ്ഞത് ഒരു 10 നിയമങ്ങളും അങ്ങ്, അതുകൊണ്ടാണ് കറക്റ്റ് പറയാൻ ആർക്കും ഒക്കത്തില്ല. അതുകൊണ്ട് പിന്നെ അതങ്ങ് ഷോപ്പീസ് ആക്കി. പക്ഷെ ഒരു കാര്യമാണ്, കുറുകി ഉള്ളുന്ന പോലെ പറയാം, കറക്റ്റ് ആശയവിനിമയമാണ്, കറക്റ്റ് ആശയവിനിമയം. അതുപോലെ നോക്കണേ, ഇവിടെ കണ്ട് ഈ അബ്ബ എന്ന വാക്ക് ഒരു ഡെത്ത് ലാംഗ്വേജിലെ വാക്കാണ് എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രത്യേക അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഏതാ പ്രത്യേക അർത്ഥം അറിയാമോ? സ്വന്തം മകൻ, സ്വന്തം അപ്പനെ വിളിക്കുന്നതാണ്. വേറെ ആർക്കും ആ വാക്ക് വിളിക്കാൻ ഒക്കെ അല്ല, ഒരു മകൻ അവന്റെ അപ്പനെ വിളിക്കും അബ്ബാ. വേറെ ആർക്കും ഒക്കെ, ഉദാഹരണം പറഞ്ഞാൽ പറയാമല്ലോ, നമ്മളൊക്കെ നമ്മുടെ അപ്പന്മാരെ ഉപ്പാപ്പന്മാരെയൊക്കെ ചിലപ്പോൾ ഞങ്ങളുടെ അടുത്ത് ചേട്ടൻ വന്നു, രണ്ടുപേര് രണ്ട് വീടും ഒക്കെ വെച്ച് നല്ല നല്ല രണ്ട് യോഗ്യന്മാരായ രണ്ട് സഹോദരങ്ങൾ, അവർക്ക് രണ്ടുപേർക്ക് മൂന്ന് കുഞ്ഞുങ്ങളും ഉണ്ട്. മൂത്ത ആള് അയാളുടെ മൂത്ത ആളുടെ പിള്ളേരെ അയാളെ അദ്ദേഹത്തെ ഡാഡി എന്നാ വിളിക്കുന്നത്. ഇളവ ആളുടെ പിള്ളേർ അദ്ദേഹത്തിന്റെ അവരുടെ പിതാവിനെ പപ്പ എന്നാ വിളിക്കുന്നത്. മൂത്ത ആളിന് പിള്ളേർ മൂത്ത ആളിനെ ഡാഡി എന്നും ഇളയാളുടെ പിള്ളേര് അവരുടെ പിതാവിനെ പപ്പ എന്നും വിളിക്കും. പക്ഷെ ഈ ആറ് പിള്ളേർക്ക് മൂത്തയാള് പപ്പായും മൂത്തയാള് ഡാഡിയും ഇളയാള് പപ്പായും. മനസ്സിലായില്ലേ? ആറു പേരും വിളിക്കുന്നത് മൂത്തയാളിനെ ഡാഡി എന്ന് വിളിക്കും, ഇളയാളിനെ പപ്പായെന്ന് വിളിക്കും. കണ്ടാ കൂടി അങ്ങനെ മാറി വിളിക്കും. അത് ഭയങ്കര രസകരമായ ഒരു ബന്ധം. നമ്മളൊക്കെ അങ്ങനെ ചെയ്യും, അച്ഛാ ചാച്ച ഒക്കെ വിളിക്കും. മനസ്സിലാവുന്നുണ്ടല്ലോ? അങ്ങനെ വിളിക്കാൻ ഒക്കുന്ന വാക്കല്ല അബ്ബ. അബ്ബ എന്ന് അങ്ങനെ കാണും കയറി വിളിച്ചാൽ അത് അപമാനകരമായിരുന്നു. അപ്പോൾ അബ്ബ എന്ന് ദൈവത്തെ വിളിക്കണമെങ്കിൽ ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കണം. വീണ്ടും ജനിക്കാത്തവന് ദൈവത്തെ പിതാവ് എന്ന് വിളിക്കാൻ, അബ്ബ എന്ന് വിളിക്കാൻ അനുവാദമില്ല. ആ നമ്മൾ പഴയതിന് മുമ്പ് പരിശോധിക്കുക, എത്രയോ ഭക്തന്മാരുടെ പ്രാർത്ഥനയുണ്ട്, സങ്കീർത്തനത്തിന് എത്ര പ്രാർത്ഥനകളാണ്, സാധുവിന്റെ പ്രാർത്ഥന, ആ സാധുവിന്റെ പ്രാർത്ഥന, ഇങ്ങനെ ആരും ദൈവത്തെ പിതാവ് എന്ന് വിളിച്ചില്ല, ആരും ആരും. അബ്രഹാം ദൈവത്തെ വിളിച്ചത് മെസപ്പുത്താമേൽ വെച്ച് എനിക്ക് പ്രത്യക്ഷനായ ദൈവമാനായ ദൈവമെന്നായിരിക്കാം. ഇസഹാക്ക് വിളിച്ചത് എന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവം. പിന്നെ യാക്കോ വിളിച്ചത് എന്റെ പിതാക്കന്മാർ അബ്രഹാം ഇസഹാക്കിന്റെ ദൈവം. പിന്നെ തലമുറക്കാരനും വിളിച്ചത് പിതാക്കന്മാർ അബ്രഹാം ഇസഹാക്കിന്റെ യാക്കോ, അല്ലെ ഇസഹായുടെ പരിശുദ്ധനെ ശനികളിൽ ഹോ, ഇങ്ങനെയൊക്കെ വിളിച്ചാൽ പ്രാർത്ഥിച്ചു. കെയർ ഓഫ് ബന്ധം, കെയർ ഓഫ് ബന്ധം. പുതിയ നിയമത്തിൽ വരുമ്പോഴാണ് ആദ്യമായി മത്തായി 6:9 ഒരു മനുഷ്യൻ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുക. അതെന്റെ പൊന്നു കർത്താവ് തന്റെ ശിഷ്യന്മാർ പറഞ്ഞു, നിങ്ങൾ ഈ വന്നം പ്രാർത്ഥിപ്പി, എങ്ങനെ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അബ്ബായേ. സ്തോത്രം. അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം 1:12 അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ ഒരധികാരമാണ്, അധികാരം കൊടുത്തു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ ദൈവത്തെ പിതാവ് എന്നൊക്കെ വിളിക്കുമ്പോൾ കൂട്ടുവായിട്ടുകൊണ്ടൊന്നും വിളിച്ചേക്കല്ല. അതിന്റെ ആ ആസ്ഥാനം എന്താണ്? അത് ഈ ഭക്തിയും സ്നേഹവും ആദരവും ഇല്ലാതെ നമ്മൾ വിളിക്കും. സ്തോത്രം. ഞങ്ങളുടെ സ്വർഗീയ പിതാവ്, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ. എനിക്ക് ചിലപ്പോൾ വിഷമം തോന്നാറുണ്ട്, കാഴ്ചയിലായി. അങ്ങനെ നമ്മൾ വിളിക്കുമ്പോൾ ദൈവത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ ദൈവം ദൈവമാണെന്ന് ഓർത്തോണം. ഭക്തിയും ഭയവും അതിലുണ്ടായിരിക്കണം. ആട്ടെ, ഞാൻ മുമ്പോട്ട് പോകട്ടെ. അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൽ ആത്മാവിനെ അത്ര പ്രാപിച്ചു. നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ, കണ്ടോ, ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയും. ഇവിടെ ആ വിളിക്കുക എന്നുള്ളതിന് ഒരു ചെറിയൊരു വിശീകരണം പറയാം. വിളിക്കുക എന്നുള്ളതിന് മൂലകൾ ഉപയോഗിച്ചിരിക്കുന്ന പദം കേട്ടോ, സ്തോത്രം. ക്രാസോ എന്ന പദമാണ്, ഗ്രാസോ. ക്രാസോ എന്ന പദം ഉച്ചത്തിൽ വിളിക്കുക, ചൈൽഡ് ലൈക് ജോയസ് ക്രൈ ആണ്. ചൈൽഡ് ലൈക് ജോയസ് ക്രൈ ഓഫ് ലവ്. ഒരു കൊച്ചുകുട്ടി അവന്റെ അപ്പനെ സ്നേഹം കൊണ്ട് സന്തോഷത്തോടെ വിളിക്കുന്ന വിളിയ. നോക്കണേ, വൈകുന്നവരെ അപ്പ ജോലിയിലായിരുന്നു, ജോലി കഴിഞ്ഞ് കേറി വന്ന് വാതില് ബെല്ലടിച്ചു, അമ്മയെന്ന് വാതിലങ്ങോട്ട് തുറക്കുമ്പോ മനസ്സിലായില്ലേ, ആ 3 വയസ്സുകാരൻ എന്ന് വിളിച്ചോണ്ട് ഓടിച്ചെന്നാ കേട്ട് പിടിക്കുന്ന. ചൈൽഡ് ലൈക് ക്രൈ ഓഫ് ഒരു കാര്യം ഇവിടെ മറക്കല്ലേ, ഈ ഭാഷയിൽ നമ്മൾ ഈ ഔപചാരികമായി മനസ്സിലായില്ലേ ഭയത്തോടെയൊക്കെ വിളിക്കുന്നതിന് വേറെ വാക്കും, ഇത് സ്നേഹത്തിന്റെ വിളിയ. മനസ്സിലാകുന്നു വിശ്വസിക്കുന്നു. സ്തോത്രം. ക്രാസോ, ചൈൽഡ് ലൈക്ക് ജോയസ് ക്രൈ ഓഫ് ലവ്. സ്തോത്രം. മാത്രമല്ല ഗദ്ദമനായിൽ എന്റെ പൊന്നു കർത്താവ് പിതാവിനെ വിളിച്ചേതാ, അബ്ബാ. സ്തോത്രം. അതേ വിളി നമ്മളും വിളിക്കാൻ അവകാശം തന്നിരിക്കുക. ദൈവ കുടുംബത്തിലെ മക്കളാക്കിയിരിക്കുക നമ്മളെ. സ്തോത്രം. ആട്ടെ, അതേ വിളി നമ്മുടെ നാവിൽ ദൈവം തന്നിരിക്കുക. ഇനി പുത്രത്വം എന്നതിന്, പുത്രത്വത്തിന്റെ ആത്മാവ്, അതിന് ഒരു ചെറിയ വിശീകരണം അത്യാവശ്യമായും പറയേണ്ടതുണ്ട്. അതിന് മൂലഗതിയിൽ ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഹ്യൂയോഥെസിയ എന്ന വാക്കാണ്. ഹ്യൂയോഥെസിയ, ഹ്യൂയോഥെസിയ, ഹ്യൂയോഥെസിയ എന്ന വാക്കിന്റെ അർത്ഥം ദത്തെടുക്കുക. പുത്രത്വത്തിന്റെ ആത്മാവിനെ എന്ന് പറഞ്ഞാൽ ദത്തെടുക്കപ്പെട്ട ആത്മാവിനെ എന്ന. സ്തോത്രം. നമ്മള് പിശാചിന്റെ മക്കളായിരുന്നു, ഓർക്കണേ? സംശയമുണ്ടോ? സ്തോത്രം. യോഹന്നാൻ 8:44 കർത്താവ് പറഞ്ഞു, നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ, അവന്റെ മോഹങ്ങളെ ചെയ്യുവാൻ ഇച്ഛിക്കുന്നു. ആദ്യം മുതൽ കൊലപാതകന്. അപ്പോൾ പിശാചിന്റെ മക്കളായിരുന്നു നമ്മളെ. നമ്മൾ അതിന് മരിച്ചു. അതിന് മരിച്ച് ദൈവത്തിന്റെ മക്കളായി ഇന്ന് നമ്മൾ എന്ത് ചെയ്തിരിക്കുക? ദത്തെടുക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി യഹൂദന്മാരുടെ ഈ ദത്തെടുപ്പ് അത്രയും പ്രചാരത്തിലല്ലായിരുന്നു. യഹൂദന്മാരുടെ അവർ ദത്തെടുക്കുന്നത് അവരുടെ അത് അത്ര പോപ്പുലർ അല്ലായിരുന്നു. എന്നാൽ റോമാക്കാരുടെ ദത്തെടുക്കൽ വളരെ പ്രചാരത്തിലുണ്ടായിരുന്നു. ഒരു ധാരാളം ആളുകളെ ധാരാളം ദത്തെടുക്കൽ അവരുടെ നടക്കുമായിരുന്നു. അപ്പൊ ദത്തെടുക്കുന്നതിന് റോമാ നിയമം അനുസരിച്ച് ഒരു കുടുംബത്തിൽ നിന്ന് ഒരു കുഞ്ഞിനെ വേറൊരാൾ ദത്തെടുത്താൽ പഴയ കുടുംബവുമായി പിന്നെ ഒരു ബന്ധവുമില്ല, ഒരു ബന്ധവുമില്ല. പഴയ ബന്ധുക്കളെ വിളിച്ചിരുന്ന പേര് പോലും പിന്നെ വിളിക്കില്ല. മനസ്സിലായില്ലേ? ആ പേര് പോലും അല്ല പിന്നെ വിളിക്കുന്നത്, ഒരു ബന്ധവുമില്ല. മാത്രമല്ല ഈ കുടുംബത്തിലെ ഒരു സ്വാഭാവിക പൈതലിനുള്ള സകല പദവികളും അവകാശങ്ങളും അധികാരങ്ങളും ഈ കുഞ്ഞിന് ലഭിക്കുക. സ്തോത്രം. അങ്ങനെ ആയിരുന്നു അവിടെ ദത്തെടുക്കൽ എന്ന് പറയും. സ്തോത്രം. അധികാരമുണ്ട്. അമ്മോ, അതാണ് യോഹന 1:12 അതൊരു അധികാരം പ്രാപിക്കുക നമ്മൾ. സ്തോത്രം. ദൈവമക്കൾ അധികാരം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ അഹങ്കാരം കാണിക്കാൻ വേണ്ടത്. സ്തോത്രം. പറഞ്ഞത് എല്ലാം കൂടി ചേർത്ത് നമ്മൾ അത് എടുക്കണേ. സ്തോത്രം. നമുക്ക് ആ പദവി. അപ്പോൾ ദത്തെടുക്കപ്പെട്ട തെരുവിൽ കിടന്നിരുന്ന ഒരു കുഞ്ഞിനെ രാജകൊട്ടാരത്തിലേക്ക് ദത്തെടുത്തു കഴിഞ്ഞാൽ പുറത്ത് നോക്കി, ഓ സ്തോത്രം, രാജകൊട്ടാരത്തിലേക്ക് ദത്തെടുത്തു കഴിഞ്ഞാൽ എന്തോ ഒരു പദവി അവൻ നമ്മുടെ കാര്യമാണ്. അതുപോലെ തന്നെയാ. സ്തോത്രം. നോക്കണേ, രാജാവ് നമ്മുടെ ദത്തെടുത്തിരിക്കുകയാണ്. പുത്രത്തിന്റെ പദവി നമുക്ക് തന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ മുമ്പോട്ട് പോകട്ടെ. അടുത്ത വാക്യം, നാം ദൈവത്തിന്റെ മക്കൾ എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ. ഇതാ പരിശുദ്ധാരണ ചെയ്യുന്ന അടുത്തൊരു കാര്യം, നമുക്കൊരു ഉറപ്പ് തരിക. നമ്മൾ ദൈവത്തിന്റെ മക്കളാ, ആ ഉറപ്പ് നമുക്കുണ്ടോ? മക്കളാ, ദൈവത്തിന്റെ ആത്മാവ്. എനിക്ക് താഴോട്ട് വരുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പറയാനുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പൊ ആ ഭാഗം വിട്ട് പോവുക. മക്കളെങ്കിലോ അവകാശികളുമാണ്, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടവൻ, അവനോട് കഷ്ടം അനുഭവിച്ചാൽ അത്രേ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരാകാൻ പോവാ? മക്കളെങ്കിലോ അവകാശികളുമാണ്. ചെക്കന മക്കൾ, വി ആർ ചിൽഡ്രൻ. മക്കളാണെങ്കിൽ നമുക്ക് എന്തോ ഉണ്ട്. സോറി, ക്രിസ്തേശുവിൽ കൂട്ടവകാശമുണ്ട്. ഒരു കാര്യം മറക്കരുത്, യേശു ക്രിസ്തു ദൈവപുത്രനാണ്. തിരുവെഴുത്ത് പരിശോധിച്ചാൽ ആദ്യം കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് യോഹന്നാൻ 3:14 തന്റെ ഏകജാതനായ പുത്രനാണ്. എന്നാൽ കുറെ കഴിയുമ്പോൾ ഏകജാതനം എന്നുള്ള പേര് മാറി ആദ്യജാതനം എന്നറിയും. കണ്ടില്ലേ? സ്തോത്രം. നമുക്കറിയാമല്ലോ റോമാല സോറി എബ്രാലിയ 1:6 ആദ്യജാതനെ. അപ്പോൾ ഏകജാതൻ ഇപ്പൊ ആരായി? ഒരു അപ്പനും അമ്മയ്ക്കും കൂടി ഒരു മോനെ ഉണ്ടായിരുന്നുള്ളൂ, കുറെ നാളത്തേക്ക് ഒരു കുഞ്ഞേ ഉള്ളൂ. അപ്പൊ ആ കുഞ്ഞിനെ കുറിച്ച് അവർ പറയും, ഇത് ഞങ്ങളുടെ ഏകജാതന. എന്നാൽ ആ കുഞ്ഞിന് 10-12 വയസ്സായപ്പോൾ ദൈവം അവരെ പിന്നെയും സന്ദർശിച്ചു, ദൈവം അവരെ അനുഗ്രഹിച്ചു. അവർക്കൊരു 3-4 കുഞ്ഞുങ്ങൾ കിട്ടും. 3-4 കുഞ്ഞുങ്ങൾ കൂടെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഈ ഏകജാതനെ പിന്നെ എന്താ പറയും? ആദ്യല്ലോ യേശു ക്രിസ്തുവിനെ ഏകജാതൻ എന്ന നിലയിൽ നിന്ന്. സ്തോത്രം. ഇപ്പൊ അങ്ങനെ ആക്കിയിരിക്കുക, ആദ്യജാതൻ എന്ന നിലയിലേക്കായി. കാര്യം എന്താ? ഒത്തിരി മക്കളെ ദത്തെടുത്തു. മനസ്സിലായില്ലേ? നമ്മുടെ പദവി എന്ത് വലുതാ. ഏകജാതനെ ആ ദയാദന നിലയിലേക്കാക്കി, നമ്മളെയും ഈ കുടുംബത്തിലേക്ക് ദത്തെടുത്ത് മക്കളാക്കി, അപ്പാ എന്ന് വിളിക്കാനുള്ള സ്വന്തം മക്കള് വിളിക്കുന്ന പോലെ ദത്തെടുക്കപ്പെട്ട ഒരു കുഞ്ഞിനെ മാത്രമേ പിന്നെ വിളിക്കാനൊക്കുള്ളൂ. അപ്പാ അല്ലെങ്കിൽ നാച്ചുറൽ ആര് ജനിച്ച ആളായിരിക്കണം. യഹൂദന്മാരുടെ ആണ് ആ വാക്ക് അത് അധികം പ്രചാരത്തിലല്ലായിരുന്നതാണ്. സ്തോത്രം പ്രിയപ്പെട്ടവരെ, ഈ പദവി അങ്ങനെ നമ്മള് ദത്തെടുക്കപ്പെട്ട് കുടുംബത്തിൽ വന്നാണെങ്കിൽ ഒരുപോലെ അവകാശം. മനസ്സിലായില്ലേ? ആദ്യയാതനുള്ള അവകാശം പോലെ തന്നെ ആർക്കും അവകാശമുണ്ട്, നമുക്കും അവകാശം. അപ്പൊ നമ്മൾ കൂട്ടവകാശികളാകാൻ പോകും സഹോദരന്മാർ. സ്തോത്രം ഒരുപോലെ പദവി. ഇവിടെ ഇവിടെ നിത്യതയെ സംബന്ധിച്ചുള്ള ചെറിയ ദർശനം ദൈവാത്മാവ് നമുക്ക് തന്നിരിക്കും. അതിന്റെ തേജസ്കരണത്തെ കുറിച്ച് അവർ പറയുന്നു. സ്വർഗത്തിൽ നമ്മൾ ആരായിരിക്കും, എങ്ങനെ ആയിരിക്കും എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒത്തിരി ആശയങ്ങൾ ആളുകൾക്ക് ഉണ്ട്. ചില ആളുകളുണ്ട് സ്വർഗത്തിൽ പോകാൻ, ഞാൻ സ്വർഗത്തിൽ പോകാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുന്ന. എന്താന്ന് ചോദിച്ചാൽ അവർ പറയുന്നത് ഓ ബോറൻ പരിപാടി, വിശപ്പുമില്ല ദാഹവുമില്ല, എടാ വിശക്കണം എന്നിട്ട് വല്ലതും ഒന്ന് കഴിക്കണം, ക്ഷീണിക്കണം എന്നിട്ട് റെസ്റ്റ് എടുക്കണം, ദാഹിക്കണം എന്നിട്ട് വല്ലതും ഒന്ന്, ഇതൊന്നും ഇല്ലാത്തൊരു ജീവിതമല്ല. തന്നെയല്ല നമ്മുടെയൊക്കെ വിചാരം അവിടെ ചെന്ന് ആരാധനയാണ്, ആരാധന എന്നുള്ളത് നമ്മൾ സാധനം വിചാരിക്കുന്ന പാട്ട് പാടുന്നത് മാത്രമേ ഉള്ളൂ. പാട്ട് പാടി 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 ഇങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ചിന്ത. അതുകൊണ്ട് സ്വർഗം ഒരു ബോറൻ പരിപാടി, ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനല്ല, എങ്ങനെ തോന്നും? സ്വർഗം വളരെ സന്തോഷകരം. സ്വർഗത്തിൽ ആരാധന, ദൈവവുമായുള്ള ആ തന്റെ ദാസന്മാർ അവന്റെ മുഖം കണ്ട് അവനെ ആരാധിക്കും, അവനെ മഹത്വപ്പെടുത്തും, അവനുമായുള്ള കൂട്ടായ്മ ബന്ധത്തിൽ അവന്റെ മഹത്വത്തിൽ നിൽക്കുക. പക്ഷേ ഈ വിശപ്പുമില്ല ആഹോ ജീവനുമല്ല, ഇങ്ങനെ അങ്ങ് ഇരിക്കുകയല്ല. നമുക്കവിടെ കൂട്ടവകാശം ഉണ്ട് എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തുവിന് നിത്യതയിൽ എന്തൊക്കെ പദവികളുണ്ടോ ആ സകല പദവികളിലും നമുക്കൊരു പങ്കുണ്ട്. അതാ കൂട്ടവകാശം. ഒരു നിയമപദമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു നിയമപദം, നമ്മൾ ദൈവമാകയില്ല, മനസ്സിലായില്ലേ? ദൈവപുത്ര തുല്യരാകും. മനസ്സിലായോ? ഒരു ഉദാഹരണം പറയാം. ഒരു ധനാഢ്യനായ ഒരു പ്രഭു കുടുംബത്തിൽ നിന്നുള്ള ഏകാവകാശിയായ മകൻ, സാധുവായ ഒരു പെൺകുട്ടി, വളരെ പാപം വീട്ടിൽ ഒരു പെൺകുട്ടി, യോഗ്യവതിയായ പെൺകുട്ടിയെ കണ്ടു, ബോധിച്ചു, അവളെ വിവാഹം കഴിച്ചു. അവളെ വിവാഹം കഴിച്ച് ഈ ധനാഢ്യനായ പ്രഭുകുമാരൻ, ഏക അവകാശിയായ പ്രഭുകുമാരൻ തന്റെ മണവാട്ടി അവന്റെ വീട്ടിൽ കൊണ്ടുചെന്നാൽ, മകനെ അമ്മായിമ്മ പറഞ്ഞെന്നിരിക്കട്ടെ, ദേ ഒരു കാര്യമാ, ഈ ഒരു മുറിയൊക്കെ നിന്നെക്കുള്ളതാ, പിന്നെ ഇത് അല്ലെങ്കിൽ ഈ ഒരു ഒരു പോർട്ടിക്കോയും അതിനോടനുബന്ധിച്ച എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്കുള്ള, എന്റെ മോൻ ഇവിടെ കാണിക്കാൻ സാധനം ഒന്നും ഇവിടെ കാണിക്കാൻ ഒരുമ്പട്ടേക്കരുത് എന്ന് പറഞ്ഞാൽ കാര്യം നടപ്പുണ്ടോ? ആ നടപ്പില്ല. അവന്റെ മണവാട്ടിയായി അവൾ അവിടെ വന്നാൽ അവനോടൊപ്പം എന്നാ അവന് തൊട്ട് താഴെ, ശരിയല്ലേ? തൊട്ട് താഴെ അവനിൽ, അവൻ എന്തൊക്കെ അവകാശങ്ങൾ അവിടെ ഉണ്ടോ അതിലെല്ലാം ഇവൾക്കും ഒരു പദവിയുണ്ട്. ഇതാ നമ്മൾ പ്രാപിക്കാൻ പോകുന്നത്. സ്തോത്രം. നമുക്കറിയാം ബേമാനിയായ ആസനത്തിങ്കിൽ വെച്ച് നമുക്ക് തേജസ്സിലൊക്കെ വ്യത്യാസം വരും. തേജസ്സിൽ വ്യത്യാസം വരും എന്ന് പറയുമ്പോൾ പിന്നെ പ്രതിഫലങ്ങൾ പ്രാപിക്കും. നമ്മൾ ചിന്തിച്ചാൽ എട്ടിന്റെ ഒന്ന് നമ്മൾ ചിന്തിച്ചല്ലോ, അതായത് ശിക്ഷാവിധി ഇല്ല, പക്ഷെ ന്യായവിധി ഉണ്ട്. ന്യായവിധി ഉണ്ട്. ന്യായവിധിക്ക് വിധേയപ്പെട്ട് നമ്മൾ പ്രതിഫലങ്ങൾ പ്രാപിച്ച് അല്ലെങ്കിൽ പ്രവൃത്തികൾ വിലയിരുത്തി പ്രതിഫലങ്ങൾ പ്രാപിച്ചു കഴിയുമ്പോൾ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ചു അതേ പ്രതിമയായി രൂപാന്തരപ്പെടുകയാണ്. തേജസ്സിന്മേൽ തേജസ്, തേജസ്. സ്തോത്രം. അപ്പോൾ ചിലർക്ക് തേജസ് കിട്ടും കുറഞ്ഞത് മാത്രം, അതായത് കിരീടങ്ങളാ, അറിയാമല്ലോ അഞ്ചുവിധ കിരീടങ്ങളുണ്ട്, അഞ്ചുവിധ കിരീടം. ഈ കിരീടം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ഓടി വരുന്നത് രത്നം പതിപ്പിച്ച സ്വർണ്ണ തൊപ്പി എന്നുള്ള ചിന്തയാ. ശ്രീപുട്ടരെ, അത് നമ്മള് ദൈവം അതിനെ പറയുന്നത് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. രത്നം പതിപ്പിച്ച സ്വർണ്ണ തൊപ്പി എന്നല്ല. അങ്ങനെയാണെങ്കിൽ അഞ്ചും കൂടെ കിട്ടുകയാണെങ്കിൽ ഇതെങ്ങനാ, ഇതിന് ലോക്കറും എല്ലാം കിട്ടും നമുക്ക് അവിടെ സ്വർഗത്തിൽ? അങ്ങനെയൊന്നുമല്ല, നമ്മളത് ബൈബിൾ എന്താ പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. നമുക്ക് സാദൃശ്യങ്ങൾ ഉപയോഗിച്ച് ആഴമായ സ്വർഗീയ സത്യങ്ങൾ വെളിപ്പെടുത്തുന്ന കൂട്ടത്തിലാണ്. അതാണല്ലോ മണവാളിന്റെ മണവാട്ടി എന്നുള്ളത് തന്നെ സാദൃശ്യമാണ്. സ്തോത്രം. ഇതും അതുപോലെ തന്നെയാണ്. കിരീടം എന്ന് പറയുമ്പോൾ പദവി, അധികാരം, അലങ്കാരം,
ബഹുമാനം ഇതൊക്കെയാ.
അതെങ്ങനെയാ കിട്ടുന്നത്? തേജസ്സിന്മേൽ. അപ്പോൾ ഒരു കിരീടം കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു തേജോ വലയം നമ്മളെ ചുറ്റുക എന്നതിന്റെ അർത്ഥം. ഒരു കിരീടം കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു തേജോ വലയം നമ്മളെ ചുറ്റുക. സ്തോത്രം. രണ്ടാമത്തെ കിരീടം ആ തേജസ്സിന്മേൽ, അടുത്ത തേജോ വലയം നമ്മളെ ചുറ്റും. ഇങ്ങനെ അഞ്ച് തേജോ വലയങ്ങൾ ചുറ്റപ്പെട്ട, മനസ്സിലാവുന്നേ? സ്തോത്രം. ആ അനുഗ്രഹിക്കപ്പെട്ട പദവിയിൽ ഒരുവനാകുന്ന ചിന്തിച്ചു നോക്കുക. സ്തോത്രം. അതാണ് നോടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം. സൂപ്പർലെറ്റീസ നോടി നേരത്തേക്കേ ഉള്ളൂ ലഘുവായ കഷ്ടം. അത്യന്തം അനവധിയായി തേജസിന്റെ നിത്യ കനം. സ്തോത്രം. നോക്കണേ, ലെയർ അപ്പോൺ ലെയർ ഓഫ് ഡിവൈൻ ഗ്ലോറി. അതാണ് നമ്മൾ പ്രാപിക്കാൻ പോകുന്നത്. അപ്പോൾ ആ വ്യക്തിയെ കണ്ടാലേ അറിയാം. തേജസ് കൊണ്ടും വ്യത്യാസമുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ ആയിത്തീരുകയാണ്. അങ്ങനെ ആയിത്തീർന്നു കഴിഞ്ഞാലും ഒരു ശരീരത്തിലെ അവയവങ്ങൾ ചേർന്നിരിക്കുന്നത് പോലെ, കേക്കണേ, ഒരു ശരീരത്തിലെ അവയവങ്ങൾ മാനം കൂടിയതുണ്ട്, മാനം കുറഞ്ഞതുണ്ട്. ഒരാളിന് ഒരു കിരീടമേ കിട്ടിയുള്ളൂ, വേറൊരാളിന് അഞ്ചു കിരീടവും കിട്ടി. ഇതെല്ലാം കൂടെ കൂടി ചേരുമ്പോൾ മാനം കൂടിയ അവയവത്തിന് കൂടുതൽ മാനമെന്ന് തോന്നുകയോ മാനം കുറഞ്ഞ അവയവം അത് നിസാരമെന്ന് കാണുകയോ ചെയ്യാത്തതുപോലെ, സ്തോത്രം, നിത്യതയിൽ നമുക്ക് കൂടുതൽ തേജസ് കിട്ടി, കൂടുതൽ കിരീടങ്ങൾ കിട്ടി എന്ന് കരുതി നമുക്കാർക്കും ഒരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സും, കിരീടങ്ങൾ കുറഞ്ഞു കിട്ടിയ ആളിനും ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും ഉണ്ടാവുകയില്ല. മനസ്സിലായെന്ന് വിശ്വസിക്കട്ടെ. സ്തോത്രം. നമ്മൾ കാര്യമെന്താ, നമ്മൾ കൂട്ട അവകാശം, നമ്മൾ ഒരുമിച്ച് ഒരു കുടുംബത്തിലെ അംഗം പോലെ, ഒരു ശരീരത്തിലെ അവയവങ്ങൾ പോലെ, ഒരപ്പന്റെ മക്കൾ പോലെ ഒരു അനുഭവത്തിൽ നമ്മൾ ആയിത്തീരുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിശ്വസിക്കട്ടെ. സ്തോത്രം. പ്രിയപ്പെട്ടവർ, അങ്ങനെ നമ്മൾ കൂട്ടവകാശികളാകണമെങ്കിൽ എന്ത് വേണം? എന്തുകൊണ്ടാ? അവനോടുകൂടി തേജസ്കരിക്കപ്പെടേണ്ടവൻ അവനോടുകൂടെ കഷ്ടവനുമായി. കഷ്ടവയാണ് തേജസ്കരണത്തിന്റെ ഉപാധി. സ്തോത്രം. മറക്കരുത്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കഷ്ടത ഇവിടെ അനുഭവിക്കുന്നത് തേജസ്സിന് വേണ്ടി നമ്മൾ ഒരുക്കി. അതാ ഇച്ചിരി മുമ്പ് ഞാൻ ഉച്ചരിച്ച വാക്യം മറക്കല്ലേ, നോടി നേരത്തേക്കുള്ള അത്യന്തം അനവധിയായ തേജസ്സിന്റെ നിത്യ കരം. അതുകൊണ്ടാണ് കഷ്ടങ്ങളിൽ പ്രശംസിക്കണം. ഓ, ഐ ആം ഗോയിങ് ടു ബി റിവാർഡഡ് ഇൻ ഇറ്റേണിറ്റി വിത്ത് ഓ ലെയർ അപ്പോൺ ലെയർ ഓഫ് ഗ്ലോറി ഫോർ ദിസ്. ദിസ് ഇസ് ഓൺലി ഫോർ എ മൊമെന്റ്. ഇത് ഒരു നോടി നേരത്തേക്ക് ഉള്ളൂ. പക്ഷേ ഞാൻ പ്രാപിക്കാൻ പോകുന്ന പ്രതിഫലമോ, സ്തോത്രം, നിത്യതയോളം നിത്യതയോളം നിലനിൽക്കുന്ന, മനസ്സിലാവുന്നതിന് വിശ്വസിക്കട്ടെ. സ്തോത്രം. പ്രിയപ്പെട്ട, അപ്പോൾ കൂട്ടവകാശികളാകും. അപ്പൊ കഷ്ടതയെ കുറിച്ചൊക്കെ മേളി പറഞ്ഞ കാര്യങ്ങൾ നമുക്കുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ അടുത്ത ഭാഗത്തേക്ക് പോകുന്നു. അടുത്ത കണ്ടി ഈ അപ്പൊ കഷ്ടത തേജസ് എന്നുള്ള ആ ആശയത്തെ ഒന്നുകൂടി വിശദീകരിക്കാം. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ കമ്പയർ ചെയ്യാൻ പോലും കൊള്ളുകയല്ലെന്ന്, ഇത് തമ്മിൽ നിന്ന് കമ്പയർ ചെയ്യാൻ പോലും കൊള്ളുക, കൊടുക്കേണ്ടത് എന്ത്, കിട്ടാൻ പോകുന്നത് എന്തെന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ ഒന്നും കമ്പയർ ചെയ്യാൻ പോലും കൊള്ളുകയില്ല. സ്തോത്രം. അതാണ് ആ മൂലഗതിയിൽ ആശയം. സ്തോത്രം. സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു എന്നുള്ളതിന്റെ ഗ്രീക്ക് പദം ലോഗിത് സോമായി എന്നാണ്. ലോഗിത് സോമായി എന്ന് പറഞ്ഞാൽ എനിക്ക് ഉറപ്പായി അറിയാമെന്ന എനിക്ക് ഉറപ്പായിട്ട് അത് അറിയാം. എന്താ, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടം അതും ഇതുമായിട്ടൊന്നും താരതമ്യം ചെയ്യാൻ പോലും കൊള്ളുകയില്ല. സ്തോത്രം. എന്തുണ്ടെന്ന് അടുത്ത ഭാഗം ശ്രദ്ധിച്ച്, സൃഷ്ടി കുറച്ച് വാക്യം ഒന്ന് വായിച്ച് ഒരുമിച്ച് അതിന് വിശദീകരണം പറയാം. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിലുള്ള വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം പ്രാപിക്കുമെന്നുള്ള ആശയോടെ മായ്ക്ക് കീഴ്പ്പെട്ടിരിക്കും. മനഃപൂർവ്വമായിട്ടല്ല, അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തമത്രേ. സർവ സൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവടിയിരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന് വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. സോട്ടർ മടങ്ങി വരാം. സൃഷ്ടി ദൈവപുത്രമാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന തേജസ്കരണവും മീൻസ് കൂട്ടവകാശവും അതിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഈ സൃഷ്ടിയെക്കുറിച്ചും കൂടി ഒരു കാര്യം പറയുക. പ്രിയപ്പെട്ടവരെ, ഈ സൃഷ്ടി മുഴുവൻ നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ടതാണ് എന്നുള്ളത് ഇങ്ങനെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ ചിന്തിച്ച ഭാഗത്തുണ്ടല്ലോ. ഈ സൃഷ്ടി മുഴുവൻ നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ടത്, അതുകൊണ്ടാണ് നല്ലത് ഓരോന്നും സൃഷ്ടിക്കപ്പെട്ടിട്ട് നല്ലത് എന്ന് ദൈവം കണ്ടു, നല്ലത് എന്ന് ദൈവം കണ്ടു. താരതമ്യ എന്റെ മക്കൾക്കിത് നല്ലത്, അങ്ങനെയാണ് ഓരോന്നും ഒരുക്കി. സ്തോത്രം. പ്രിയപ്പെട്ടവര്, അങ്ങനെ സൃഷ്ടി മുഴുവൻ ഒരുക്കി. പക്ഷെ ഇന്ന് സൃഷ്ടിയുടെ ഗതിയോ ഭയങ്കര സങ്കട. സൃഷ്ടി എന്ന് പറയുമ്പോൾ മനുഷ്യനെ മാത്രം ഉദ്ദേശിക്കുന്നത് എന്നുള്ള പദമാണ്. ചിസിസ് എന്ന പദത്തിൽ മുഴുവൻ സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചവും ഉൾപ്പെടുകയാണ്. സ്തോത്രം. മുഴുവനും സകല സൃഷ്ടിയും. പ്രിയപ്പെട്ടവര്, ഈ ആരാമ്യവർഗത്തിന്റെ പാപം നിമിത്തം നമ്മൾ മാത്രമല്ല, ഈ സൃഷ്ടിക്കും എന്തോ ഉണ്ടായി, അധപതനം ഉണ്ടായി. സൃഷ്ടിക്കും അധപതനം ഉണ്ടായി. ഇവിടുത്തെ ജീവികൾ അന്യോന്യം കലമ്പൽ കൂടാൻ തുടങ്ങി, വഴക്ക് കൂടാൻ തുടങ്ങി. നമുക്കറിയാമല്ലോ അത് ആവശ്യം കൊണ്ട് ആ ഒരു പ്രകൃതം കടന്നു വന്നു. പൈശാചിക സ്വാധീനം സകല സൃഷ്ടിയുടെയും മേലുണ്ടായി. അത് ആദ്യം മനുഷ്യന് ഭക്ഷിക്കാൻ ദൈവം കൊടുത്തത് പഴങ്ങളാണ്. തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഇഷ്ടം പോലെ മനുഷ്യന് ഭക്ഷിക്കാൻ പഴങ്ങളാണ് കൊടുത്തിരുന്നത്. പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഭൂമി അതിന്റെ പുഷ്ടി നിങ്ങൾക്ക് തരികയല്ല, അതുകൊണ്ട് പറഞ്ഞു ഇല കൂടെ തിന്നോളാം പറഞ്ഞു. നിങ്ങൾ ഉൽപ്പറ്റ പുസ്തകം വായിച്ചു നോക്ക, പാപം ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇലകളൊക്കെ തിന്നോളാൻ മനുഷ്യന് സകല സസ്യങ്ങളും നമുക്ക് ആഹാരമായി നൽകപ്പെട്ടു. സ്തോത്രം. സസ്യങ്ങൾ ആഹാരമായി ആദ്യം കൊടുത്തിരുന്നത് മറ്റു ജീവികൾക്കാണ്. ഉൽപ്പറ്റ പുസ്തകം ഒന്നാം അധ്യായം എടുത്തേ, ഒന്നാം അധ്യായം എടുത്തേ, ഒന്നാം അധ്യായത്തിന്റെ 29-ാമത്തെ വശം ഒന്ന് വായിക്കാമോ? വേഗം വായിച്ചാട്ടെ. ഭൂമിയിലെങ്ങും വായിച്ചോളൂ. പച്ച സസ്യം ആർക്കുള്ളതാ? മൃഗങ്ങൾക്ക്. നമുക്കുള്ളത് എന്തുവായിരുന്നു? പഴങ്ങൾ. മനുഷ്യൻ പഴവും മറ്റത്. പക്ഷേ പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ 18-ാം 3-ൽ 18 വായിച്ച് മുള്ളും വേഗം വായിച്ച വയലിലെ സസ്യം നിനക്ക് നോക്കണേ. പഴം തിന്നുകൊണ്ടിരുന്ന ആള് ഇപ്പൊ എന്താ കൂടെ എന്താ അതിനുണ്ട്? സസ്യം. മൃഗങ്ങളുടെ നീ തിന്നോളാം. അതിന് തികയത്തില്ല. മൃഗത്തിനാണ് സസ്യം കൊടുത്തത്. ഇപ്പോ ഭൂമി അതിന്റെ പുഷ്ടി നിനക്ക് തരികയില്ല, തികയത്തില്ല. അതുകൊണ്ട് ഇതും കൂടെ തിന്നു, ഇല കൂടെ തിന്നോളാം. ഇതും കഴിഞ്ഞ് ഇനി 9-ാമത്തെ 3-ാം വാക്യം വായിച്ചേ. 39-ന്റെ 3 വായിച്ചേ. ഉണ്ടോ? നോളയുടെ പ്രളയം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ഒന്നുകൂടെ അധപ്പതിച്ചു. ഒന്നുകൂടി അധപ്പതിച്ചു കഴിഞ്ഞ് പറഞ്ഞു ഒരു കാര്യം ചെയ്യേ, മൃഗങ്ങളെ കൂടെ തിന്നു. അത് തികയത്തില്ല. നോക്കണം ഇവിടെ ഇവിടെ എൻമിറ്റി ശത്രുത, സൃഷ്ടികളിലെ ശത്രുത ഉണ്ടാകുന്നു. മനുഷ്യൻ പഴവും തിന്ന് മൃഗങ്ങളൊക്കെ ഇലയും തിന്നൊക്കെ നടന്നിരുന്ന കാലം. മനുഷ്യൻ ഇല കൂടെ തിന്നപ്പോ മൃഗങ്ങൾ മനുഷ്യനോട് സയൻസാണ്. കുറച്ചു കഴിഞ്ഞു ഇല കൊണ്ടും തികയാതെ വന്ന് മനുഷ്യൻ മൃഗത്തെ തിന്നാൻ തുടങ്ങിയപ്പോ മൃഗം തിരിച്ചു തിന്നാൻ തുടങ്ങി. കണ്ടോ തമ്മിൽ. അപ്പൊ മൃഗത്തിന് ഇത് തിന്നാണെന്നില്ലാതെ മൃഗം മൃഗത്തെ തിന്നാൻ തുടങ്ങി. ഇതാണ് ഈ സൃഷ്ടിജാലത്തിന് വന്ന കഷ്ടപ്പാട്. നിങ്ങൾ നോക്കുക, മനുഷ്യനെ ദൈവം വെജിറ്റേറിയനായിട്ടാണ് സൃഷ്ടിച്ചേക്കുന്നത്. അതുകൊണ്ടാണ് മാംസം കടിച്ചു തിന്നാനുള്ള പല്ലൊന്നും മനുഷ്യനില്ല. മനുഷ്യന്റെ കുടല് നല്ല നീണ്ടതാണ്, വെജിറ്റേറിയനുള്ള പോലുള്ള നീണ്ട കുടലാണ് ദൈവം തന്നേക്കുന്നത്. പിന്നെ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്തിരിക്കുക നോഹയുടെ വളരെ ശേഷം. ബോയ്സ് ആൻഡ് ഗേൾസ് തിങ്ക് ദാറ്റ് ദ ഫസ്റ്റ് തിങ് ദാറ്റ് വി ഷുഡ് പ്രിഫർ ഇൻ അവർ ഡയറ്റ് ഈസ് ഫ്രൂട്ട്സ് ആൻഡ് ദ സെക്കൻഡ് ഈസ് വെജിറ്റബിൾസ്. തേർഡ് ഓൺലി ദ ലാസ്റ്റ് ഈസ് മീറ്റ്. അതെ. അപ്പൊ ശത്രുതയായി. കണ്ടോ സൃഷ്ടി മുഴുവൻ അത്തപ്പതിച്ചു. ശത്രുതയില്ല ദൈവത്രം. ഇത് കഷ്ടതയില്ല. എന്നിട്ട് അവസ്ഥ കണ്ട് ദൈവത്രമാർ സൃഷ്ടി ദ്രവ 20-ാം വാക്യം ദ്രവത്വത്തിന്റെ ദാസ്യത്തിനുള്ള വിടുതലും ദൈവമക്കൾ ദേശം സ്വാതന്ത്ര്യം പ്രാപിക്കുന്ന ആശയുടെ മായ കീഴ്പ്പെടും എന്ന് പറഞ്ഞ എന്താ പ്രിയപ്പെട്ടവരെ, ഈ ഈ അത്തപ്പതനം തുടങ്ങിയത് നമ്മുടെ കാലത്ത് മാത്രമല്ല. ആദിയിൽ ദൈവം സ്വർഗം ഭൂമിയെ സൃഷ്ടിച്ച ആദിയിൽ സൃഷ്ടിച്ച ആദിയിൽ സ്വർഗവും ഭൂമിയും സൃഷ്ടിച്ചിട്ട് അന്ന് ഈ ഭൂമി മുഴുവൻ ഒരു തോട്ടമായിരുന്നു, ദൈവത്തിന്റെ തോട്ടം. ഈ ഭൂമിക്ക് മുഴുവനും കൂടെ പറഞ്ഞിരുന്ന പേരാണ് ഏദേൻ. ഏദേൻ ലൂസിഫറിനെ ആ ഭൂമിയിലാണ് പാർപ്പിച്ചിരുന്നത്. അന്ന് സൂര്യനില്ല, അന്ന് ഭൂമി സ്വർഗത്തിന്റെ സാമീപ്യത്തിൽ, സ്വർഗത്തിന്റെ ആകർഷണ വലയത്തിൽപ്പെട്ട് സ്വർഗത്തെ ചുറ്റി ചുറ്റി ചുരുങ്ങൽ കാര്യം. സ്വർഗത്തിന്റെ ഒരു ആന്റി ചേംബർ പോലെയാണ് ഭൂമി. സ്വർഗവും ഭൂമിയും ഒരുമിച്ച് സൃഷ്ടിക്കപ്പെട്ടത്. Earth was an antechamber to heaven, and it was remaining close to heaven, and it was possibly revolving around at some particular position around heaven. And ഇത് ഇങ്ങനെ സ്വർഗവും ചേർന്ന, and there was no sea. Well, സമുദ്രമില്ല, സമുദ്രഭൂമിക്കില്ല, ഭൂമിയിൽ സമുദ്രമില്ല. പിന്നെ ഭൂമിയുടെ 24 സങ്കൽപ്പം പറയുന്നു, സമുദ്രങ്ങളുടെ മേൽ അവനതിനെ സ്ഥാപിച്ചു, നദികളുടെ മേൽ അവനതിനെ ഉറപ്പിച്ചു. ഈ ഭൂമിയുടെ ഉള്ളിൽ വലിയ ജലാശയങ്ങൾ, വലിയ സമുദ്രങ്ങൾ എന്ന് വിളിക്കത്തക്ക ഉള്ള ജലാശയങ്ങൾ, ആ ജലാശയങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന വലിയ നദികൾ, സെറ്ററോണിയൻ കറന്റ്, വലിയ തോടുകൾ. ഈ തോടുകൾ, വലിയ നദികൾ ഉള്ളിൽ, ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം ഇങ്ങനെ ഒഴുകുകയാണ്. സമുദ്രങ്ങളുടെ മേൽ, നദികളുടെ മേൽ ഇങ്ങനെ ഭൂമി ഇങ്ങനെ ഇരിക്കുക. ഈ നദികളിലൂടെ ഒഴുകുന്ന വെള്ളത്തിന്റെ സമ്മർദ്ദം കൊണ്ട് ജലകണികകൾ തിരിഞ്ഞു പൊങ്ങി ഉപരിതലം ഈർപ്പമുള്ള ബാക്കി വെച്ചിരിക്കുക. അതാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ 2:7 പറയുന്നുണ്ടല്ലോ, 6-7 വാക്യങ്ങളില്. മഞ്ഞു പൊങ്ങി നിലമൊക്കെ നനച്ചു, നല്ല ഭംഗിയായിരുന്നു. ശരീരം ഭൂമിയിലെടുത്ത ഇവിടെ ഒരു സാദൃശ്യം കാണാം. നരമ്പിലൂടെ ചോര ഒഴുകുന്നു, രോമകൂപങ്ങളുടെ ഒരു വേർപ്പ് പിടിച്ച് ശരീരത്തിന്റെ ഉപരിതലം ഈർപ്പമുള്ള ബാക്കി വെച്ചിരിക്കും. ഇതുപോലായിരുന്നു ഭൂമി. ആ ഭൂമിയിൽ ആദ്യം ലൂസിഫറിനെ സൃഷ്ടിച്ചാക്കുന്ന ഭൂമിയിൽ ഇതില്ല, സമുദ്രം ഇല്ല. ലൂസിഫർ പാപം ചെയ്തപ്പോൾ ദൈവം ഭൂമിയെയും ശാപത്തിനേൽപ്പിച്ചു. ലൂസിഫറിനെ ഇവിടെ നിന്ന് ഉച്ചാരണം ചെയ്തു, ഭൂമിയെ സ്വർഗത്തിന്റെ സാമീപ്യത്തോളം ദൂരവേ തള്ളിക്കളഞ്ഞു. ദൂരവേ തള്ളി, ആദ്യം വെള്ളം കൊണ്ട് മൂടി, പിന്നെ ഇരുട്ട് കൊണ്ട് മൂടി. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീട്ടിലെ ഏതെങ്കിലും സാധനം ചീത്തയായാൽ വലിച്ച് ദൂരോട്ടെറിഞ്ഞ് രണ്ടു വട്ടം മണ്ണ് വെട്ടിയിട്ട് രണ്ട് കല്ലും പിടിച്ചതിന് മൊഴി വെക്കുന്നു എന്ന് പറഞ്ഞ പോലെ, ആദ്യം വെള്ളം കൊണ്ട് മൂടി, പിന്നെ ഇരുട്ടുകൊണ്ട് മൂടി. അനന്തവിശാലമായ അഖിലാണ്ട കടാകത്തിൽ നഷ്ടപ്രായമായ ഭൂമി എവിടെയോ ഇങ്ങനെയായിരുന്നു. അന്ന് പരിശുദ്ധാത്മാ ഭൂമിയെ പരിപാലിച്ചിരുന്നു. അന്ന് പരിശുദ്ധാത്മാവിന്റെ പരിപാലനയില്ല ഭൂമി. അത് കഴിഞ്ഞു പൃഥ്വി ഇമ്മട്ടിൽ എത്ര നാളിരുന്നെന്നറിയില്ല. തദ്യുഗാന്ത്യത്തിൽ പരമേശ്വരൻ എന്ന് പറഞ്ഞ വേറെ വിഹാരത്തിൽ സൈമൻ സാറ് പാടുന്നുണ്ട്. തദ്യുഗാന്ത്യത്തിൽ, അതൊരു യുഗം തന്നെയായിരിക്കാം. തദ്യുഗാന്ത്യത്തിൽ പരമേശ്വരൻ ദീപ്തി ഉണ്ടാകട്ടെ എന്നോടി എന്ന് പറഞ്ഞാൽ വെളിച്ചമുണ്ടാകട്ടെ എന്ന് ആദ്യം പിന്നെ ഭൂമിയെ പുനരുദ്ധരിക്കുക. പരിശുദ്ധാത്മാവ് പരിപാലിച്ചിരുന്ന ഈ ഭൂമിയെ വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഒരു കോണിൽ വെളിച്ചം, മറുകോണിൽ ഇരുട്ട്. മുഴുവൻ മാറ്റിയില്ല, മുഴുവൻ മാറ്റിയില്ല. അതിനു മുമ്പ് മുഴുവൻ വെളിച്ചമായിരുന്നു. അടുത്തത്, വെള്ളം ഒരു കോണിൽ കൂടട്ടെ ഉണങ്ങി നിലം കാണട്ടെ. ഒരു കോണിൽ കൂടി ഒരു കരയും ഒരു സമുദ്രവും, ഒരു കരയും ഒരു സമുദ്രവും, ഒരു കോണിൽ ഇരുട്ടും മറുകോണിൽ വെളിച്ചവും, അങ്ങനെ സൃഷ്ടിച്ചു. എന്നിട്ട് രണ്ടാം ദിവസമാണ് സൂര്യനെ സൃഷ്ടിച്ച്, പിന്നെ സോറി, രണ്ടാം ദിവസമല്ല, രണ്ടാം ദിവസം വിധാനമാണ് സൃഷ്ടിക്കുന്നത്. സൂര്യനെ സൃഷ്ടിച്ച് ഭൂമിയെ അതിന്റെ പരിപാലനത്തിലേക്ക് ആക്കുന്നത്. 14-ാം വാക്യം, 1-ാം അധ്യായം 3-ാം വാക്യം വായിച്ച്, രാവും പകലും നമ്മൾ വരുന്ന ആകാശത്ത് നിന്ന് വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ, അവ അടയാളങ്ങളായി ഇരിക്കട്ടെ ഇങ്ങനെ പറഞ്ഞു. സന്ധ്യയായി ഉഷസമായി. നാലാം ദിവസം ആ സൂര്യനെ സൃഷ്ടിച്ചു, രണ്ടാം ദിവസം സൃഷ്ടിച്ചത് ആകാശ വിധാനം, 1-ാം ദിവസം വെളിച്ചമുണ്ടായി. നോക്കണേ, അപ്പോൾ ആകാശ വിധാനം ഉണ്ടാക്കിയിട്ട് കർത്താവ് എന്ത് ചെയ്യുന്ന അറിയാമോ? ഈ ശേഖരിച്ചിരിക്കുന്ന വെള്ളം, മുഴുവൻ മൂടിയിരുന്ന വെള്ളം ഒരു കോണിൽ കൂട്ടിയിരിക്കല്ലേ, അപ്പൊ അത് വളരെ കൂടുതലുണ്ട്. അതിന്റെ ഒരു ഭാഗം മുകളിലോട്ട് അങ്ങ് ശേഖരിച്ചു, വിധാനം ഉണ്ടാക്കി മുകളിലോട്ട് ശേഖരിച്ചു. മീതോ മുകളിലോട്ട് ശേഖരിച്ചപ്പോൾ, ആ ശേഖരിച്ചപ്പോൾ പറഞ്ഞിട്ടില്ല നല്ലതെന്ന് ദൈവം കണ്ടു എന്ന് അവിടെ പറഞ്ഞിട്ടില്ല. കാര്യം ഇത് നോഹയുടെ പ്രളയകാലത്ത് ഈ ശിക്ഷിക്കപ്പെടാനുള്ളവന്റെ മേൽ ഒഴുക്കി വിടാനുള്ളതായതുകൊണ്ടാണ് അവിടെ നല്ലതെന്ന് ദൈവം കണ്ടുവെന്ന് പറയാത്തത്. സ്തോത്രം. നോക്കണേ, അത് കഴിഞ്ഞു, അവിടേക്ക് ശേഖരിച്ചു വെള്ളം, ഒരു കുറച്ച് വെള്ളം, ഒരു കോണിൽ ഒരു ഒരു കര, ഒരു സമുദ്രം. എന്നിട്ട് 4-ാം ദിവസം ഈ ഭൂമിയെ സൂര്യനെ സൃഷ്ടിച്ച് സൗരയൂഥത്തെ സംഘടിപ്പിച്ച് സൗരയൂഥത്തിന്റെ ഒരു ഭാഗമായി ഭൂമിയെ ഘടിപ്പിക്കുക. സ്തോത്രം. അതുവരെ ദൈവത്തിന്റെ പ്രത്യേക സംരക്ഷണയിലായിരുന്നു ഭൂമി, പരിശുദ്ധാത്മാവിന്റെ പ്രത്യേക സംരക്ഷണയിലായി. ചില ആളുകൾ ചോദിക്കാറുണ്ട്, സൂര്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഭൂമി എവിടെയായിരുന്നു? ചോദിക്കാറുണ്ട്. നമുക്കറിയാം, ഈ സൂര്യൻ ഫോർ ഇറ്റ്, നമുക്ക് ഇവ കണ്ട ദ്രവത്വത്തിന് ദാസ്യം. ഈ സൂര്യനിൽ ഹീലിയം എന്ന ഒരു വാതകം, അതിങ്ങനെ കത്തി ജ്വലിച്ചാണ് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തീർന്നുകൊണ്ടിരിക്കുക, സൂര്യനിലെ വാതകം തീർന്നോണ്ടിരിക്കുക, കത്തി കത്തി തീർന്നോണ്ടിരിക്കുക. ഒരു സെക്കൻഡിൽ 40 മില്യൺ ടൺ എന്നാണ് കണക്കൂട്ടിയിരിക്കുന്നത്. അത് കണക്കൂട്ടാൻ എളുപ്പമാണ്. കാരണം നമുക്കറിയാം നമ്മുടെ ഗ്യാസ് സ്റ്റൗ, ഗ്യാസ് സ്റ്റൗവിന്റെ തിരി, ചെറിയ ബേണറുണ്ട്, വലിയ ബേണറുണ്ട്. ആ വലിയ ബേണറിൽ ഇത്രയും തീയുണ്ട്, ഈ തീയിൽ ഇത്രയും ചൂടുണ്ട്. ഇത്രയും ചൂടുണ്ടെങ്കിൽ എത്രയും ഗ്യാസ് അതിനകത്ത് എടുക്കുന്നുണ്ടെന്നുള്ളത് കണക്കുകൂട്ടാം. ഇതുപോലെ ഈ ഭൂമിയെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന ഈ സൂര്യനിൽ നിന്ന് ഇത്ര ചൂട്, അങ്ങനെ ഒരു ചെറിയ കണക്ക്, ഊഹാമെല്ലാം ഊഹാമോഹങ്ങളാണ്. അങ്ങനെ സൂര്യനിൽ നിന്ന് ഇത്ര ചൂട് പ്രസരിക്കുന്നുണ്ട്. ഇത്രയും ചൂട് പ്രസരിക്കണമെങ്കിൽ ഇത്രയും വാതകം വേണം എന്ന ഒരു കണ, അങ്ങനെയാണ് 40 മില്യൺ എണ്ണ കൂട്ടിയേക്കണം. ഒരു സെക്കൻഡിൽ കത്തി കത്തി തീർന്നുകൊണ്ടിരിക്കുക. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട് സൂര്യൻ കരിമ്പടം പോലെ കറുത്തോണ്ട് ദ്രവിച്ചോണ്ടിരിക്കുക, കത്തി തീർന്നോണ്ട് തീർന്നോണ്ടിരിക്കുക. വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഫ്യുവൽ ഗേജ് തണോണ്ടിരിക്കുന്ന പോലെ, മനസ്സിലായില്ലേ? ഇതുപോലെ ഇത് കത്തി തീർന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിന് ഒരു ആരംഭം ഉണ്ടായിരുന്നു, ഇതിനൊരു അവസാനവും ഉണ്ട്. പ്രപഞ്ചം അങ്ങ് തന്നെ ഉണ്ടായതൊന്നുമല്ല, എന്നൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിനകത്തെ ഗോഡ് ക്രിയേറ്റഡ്, ദൈവം അതിനെ സൃഷ്ടിച്ചു. ഒരു ആരംഭമുണ്ട്, അതുപോലെ അതിനൊരു അവസാനമുണ്ട്. അതുകൊണ്ട് ദ്രവിച്ചോണ്ടിരിക്കുക, തീർന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഘടിപ്പിച്ചു. അപ്പോൾ ഒരു കരയും ഒരു സമുദ്രവും. അപ്പോൾ ആദ്യത്തെ ഗതികേടിൽ നിന്ന് രക്ഷ കിട്ടി. ഏതാ ലൂസിഫറിന്റെ പാപം നിമിത്തം സൃഷ്ടിക്കുണ്ടായ വലിയ അതപ്പതിൽ നിന്ന് അയ്യോ ഒരു രക്ഷ കിട്ടി. രണ്ടാമത് ഈ പിന്നെയും ഈ ഒരു കരയിൽ ദൈവം സൃഷ്ടി നടത്തുക. ആകാശ വിധാനത്തിൽ പറവുകൾ പറക്കട്ടെ, ഇതെല്ലാം പറഞ്ഞ് സൃഷ്ടി നടത്തുക. അങ്ങനെ സൃഷ്ടി നടത്തുമ്പോൾ ഈ സൃഷ്ടിജാലത്തിനൊക്കെ ഒരു സന്തോഷമായി. അതാണ് റിപ്ലനിഷിംഗ് എന്ന, സൃഷ്ടിക്കുക എന്നതിനേക്കാൾ ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ച് പണ്ടുണ്ടായിരുന്നത് തിരിച്ചു വരിക എന്ന ആശയമുള്ള വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. വെൽ, ഞാൻ അതിലേക്ക് പോകണില്ല. അങ്ങനെ സൃഷ്ടി പിന്നെയും ഒന്നുകൂടി മനോഹര രൂപിണിയായി. സ്തോത്രം. മുമ്പുണ്ടായിരുന്നത് ഇതിന്റെ ഭംഗിക്ക് വേണ്ടി മാത്രമാണ്. കാര്യം ലൂസിഫറിന് ഇതിനകത്തെ ഫലങ്ങളൊന്നും തിന്നേണ്ട കാര്യം ഇല്ല, അവൻ ആത്മജീവിയല്ലേ. അതുകൊണ്ടാണ് പിന്നെ ഇത് സൃഷ്ടിക്കപ്പെട്ട് വന്നപ്പോൾ ഓരോന്നും പരിശോധിച്ച് നോക്കി, നല്ലതാ എന്റെ മക്കൾക്ക്, എന്റെ മക്കൾക്ക് നല്ലതാ, അങ്ങനെ ഉറപ്പുവരുത്തി. അങ്ങനെ ആ ഒരു കരയിൽ കിഴക്കോട്ട് മാറി ഒരു തോട്ടമുണ്ടാക്കി, ചെറിയൊരു തോട്ടമുണ്ടാക്കി. ആ ഒരു തോട്ടത്തിന് ഏതേനെന്ന് പേരിട്ട മനുഷ്യനെ സൃഷ്ടിച്ച് ആ തോട്ടത്തിന്. അപ്പൊ ഈ സൃഷ്ടിക്ക് വലിയ സന്തോഷ കാര്യം, മനുഷ്യൻ അന്നങ്ങനെ തേജസ് അണിഞ്ഞവന, ഓർക്കുന്നുണ്ടല്ലോ, തേജസ് അണിഞ്ഞവന, വേറെ വസ്ത്രം വേണ്ട. 104:2 ദൈവമേ വസ്ത്രം ധരിക്കുന്ന പറഞ്ഞ ഈ പ്രകാശത്തെ, അതുപോലെ തേജസ് അണിഞ്ഞ മനുഷ്യൻ, തേജസ് അണിഞ്ഞ മനുഷ്യൻ വന്നപ്പോ ഭയങ്കര സന്തോഷം. തേജോരൂപിയായ ലൂസിഫർ ഉണ്ടായിരുന്നത് നല്ല കാലമായിരുന്നു. സ്തോത്രം. ഇപ്പൊ ഇതാ അതിനേക്കാൾ മനോഹര രൂപിയായ സ്തോത്രം ഈ ഈ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഈ സൃഷ്ടിജാലങ്ങൾക്കൊക്കെ വലിയ സന്തോഷമായി. ഞാൻ ഒരു കരയും ഒരു സമുദ്രവുമായി സൃഷ്ടിക്കപ്പെട്ട ഭൂമി. പക്ഷേ ഇവനും മനസ്സിനക്കേട് കാണിച്ചു, ഇവനും മനസ്സിനക്കേട് കാണിച്ചപ്പോൾ ഇവന് അത്തപ്പാതരം, ഇവന്റെ തേജസ് പോയപ്പോൾ മനസ്സിലായില്ല, മനുഷ്യന്റെ തേജസ് പോയപ്പോൾ സൃഷ്ടിച്ച് മനസ്സിലായി. അതിന്റെ ഗതികേട് തുടങ്ങി, അതിന്റെ ഗതികേട് തുടങ്ങി. ഇവൻ പാപത്തിൽ തുടരുക, പാപത്തിൽ തുടരുമ്പോൾ ഈ സൃഷ്ടി മുഴുവൻ പിന്നെയും അധപ്പതനത്തിന്, അധപ്പതനത്തിൽ നിന്ന് അധപ്പതനത്തിലേക്ക് വഴി വീഴുക. അതുകൊണ്ടാണ് ശ്രദ്ധിക്കണേ, ഒടുവിൽ നോഹയുടെ പ്രളയമായപ്പോൾ എന്താ സംഭവിച്ചത്? ഇന്നത്തെ മഴ പോലെയല്ല അന്നത്തെ മഴ. നോഹയുടെ പ്രളയമായപ്പോൾ ആഴത്തിന്റെ ഉറവുകൾ തുറന്നു, അടിക്കൂടി ഒഴുകുന്ന ജലധാരകളുടെ ലെവലിൽ ഭൂമി പൊട്ടിപ്പിളർന്നു, ഒരു കര പൊട്ടിപ്പിളർന്നു. മേളിലുള്ള വെള്ളം ഒഴുക്കി വിട്ടു, ചോക്കിയിരുന്ന് ഒഴുക്കി വിട്ടു. ഇത് രണ്ടും കൂടെ ആയപ്പോൾ ഒരിക്കൽ കൂടെ ഭൂമി മൂടി. ആ പൊട്ടിപ്പിളർന്നാണ് ആ ഒരു കര 7 കഷണങ്ങളായി. അതാണ് പേലകിന്റെ കാലത്ത്, പേലക എന്ന വാക്കിനർത്ഥം തന്നെ പിളർപ്പെന്ന, പിളരുക എന്ന, അകന്ന് പിളർന്ന് അകലുക എന്ന വാക്കിനർത്ഥം. പേലകിന്റെ കാലത്താണ് വീണു മടങ്ങു. ഇന്നും ഭൂഖണ്ഡങ്ങൾ ചലിച്ച് അകന്നുകൊണ്ടിരിക്കുന്നു, ഇന്നും ഭൂഖണ്ഡങ്ങൾ ചലിച്ച. അതുകൊണ്ടാണ് ഭൂഖണ്ഡങ്ങളെ പരിശോധിച്ചാൽ, മാപ്പെടുത്ത് നോക്ക, അടുത്തടുത്ത ഭൂഖണ്ഡങ്ങൾ ശ്രദ്ധിച്ച് ആ കടലിന്റെ ഭാഗം വെട്ടിക്കളഞ്ഞ് വെച്ച് ചേർക്കാൻ നോക്ക, ഇങ്ങനെ ചേരും, വെട്ടും വെട്ടും കൂടെ ചേരും. 7 ഭൂഖണ്ഡങ്ങൾ നമ്മളെ മേശപ്പുറത്ത് ഒന്നാകുന്നത് കാണാം. ആ ഭൂഖണ്ഡങ്ങൾ മാത്രം കട്ട് ചെയ്തേച്ച്, ആ സമുദ്രത്തിന്റെ ഭാഗം എടുത്ത് കളഞ്ഞേച്ച് അടുത്തടുത്ത ഭൂഖണ്ഡങ്ങൾ ചേർക്കുക. ആഫ്രിക്ക ഒരു ശകലം വടക്ക് കിഴക്കോട്ട് കൊണ്ടുവന്നാൽ നമ്മുടെ ഗുജറാത്തിന്റെ ആ ഭാഗമില്ലേ, ആ ഭാഗത്തോട്ട് വന്നിങ്ങനെ ചേരും. വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയും കൂടി കിഴക്കോട്ട് കൊണ്ടുവന്നാൽ ആഫ്രിക്കയുടെ ആ മൊറോക്കോയുടെ ഭാഗം, ആ മുഴച്ചിരിക്കുന്ന ആ ഭാഗം വന്ന് ലാറ്റിൻ അമേരിക്കയും സൗത്ത് നോർത്ത് അമേരിക്കയുടെയും കൂടി, വടക്കേ അമേരിക്കയുടെ തെക്കേ അമേരിക്കയുടെ ഇടയ്ക്കുള്ള ആ ബ്രിഡ്ജ് ഭാഗത്തോട് വന്ന് ചേരും. തെക്കേ അമേരിക്കയുടെ അർജന്റീനയുടെ ആ ഭാഗം വന്ന് ആഫ്രിക്കയുടെ ആ ഒരു ഭാഗത്ത് ഇങ്ങനെ തോള് വന്ന് ചേരുന്ന പോലെ അങ്ങ് ചേരും. മുകളിൽ നിന്ന് ഗ്രീൻലൻഡ് താഴ്ത്തു കൊണ്ടുവന്ന ഒരു ആപ്പ് വന്ന് മുറുകുന്ന പോലെ ഇങ്ങനെ മുറുകും സൈബീരിയയുടെ അവിടെ. ഇതെല്ലാം ഒരു കഷണമാകും. ജിയോളജിക്കാര് ഓരോ ഓരോ 1000 കൊല്ലത്തിലും ഭൂമിയുടെ അവസ്ഥ എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് പഠിച്ച് 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 റീകൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്, പടങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്, മാപ്പുകൾ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. പൊത്തി പിളർന്നു ആടി കുലുങ്ങി ഇത് ദ്രവിച്ച കഷ്ടത്തിന് നോക്കണേ. അതാണ് യെശയ്യാവിന്റെ പുസ്തകം അതിന്റെ 24-ാം അധ്യായം 19-20 വാക്യം വായിക്കുമ്പോൾ, യെശയ്യാ 24-19 വായിക്കുമ്പോൾ, ഭൂമി പൊടുപട പൊട്ടുന്നു, ഭൂമി കിറുകിറ കീറുന്നു, ഭൂമി മത്തനെ പോലെ ചാഞ്ചാറും, കാവൽമാടം പോലെ ആടും. എന്താ കാര്യം? അതിന്റെ ആ കൃത്യം അതിന്റെ മേൽ പൊട്ടി പിളർ നാടി കുലുങ്ങിയിരിക്കുക. സുനാമി എന്താ സംഭവിച്ചത്? ഭീമൻ തിര സംഭവിച്ചത് ഇന്തോനേഷ്യയുടെ ആ ഭാഗത്ത്. രണ്ട് കഷ്ണങ്ങൾ നമ്മൾ ചേർന്നിരുന്ന ചേർപ്പിന്റെ അവിടെ അനങ്ങി 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 ഇങ്ങനെ അങ്ങ് പോയി, ഇച്ചിരി അങ്ങ് തെന്നി 15 സെന്റിമീറ്റർ താണു പോയി. 15 സെന്റിമീറ്റർ അങ്ങനെ അങ്ങോട്ട് താണപ്പോൾ സമുദ്രത്തിലുണ്ടായ ഒരു ചെറിയ ചലനമാണ് ഇത്രയൊക്കെ ഇവിടെ ചെയ്തത്. ദൈവം ഇതിനെ കുലുക്കുകയല്ല, ദ്രവിച്ച് ആടി കുലുങ്ങി പൊട്ടി പിളർന്ന്. ഇതിന്റെ സ്പീഡ് എന്താന്ന് ഓർക്കണം. ഈ ഭൂമി ഈ സൂര്യന്റെ ചുറ്റും അതിനെ തന്നെ തന്നെ കുറങ്ങിപ്പായുന്നതിനിടയിൽ ഈ പൊട്ടിപ്പിളർന്ന കഷ്ണങ്ങളെ ദൈവം പരിപാലിക്കുക തൽക്കാലത്തേക്ക്. എന്തിനാണെന്നറിയാമോ? തനിക്കുള്ളവരെ സ്തോത്രം, നിത്യതയ്ക്ക് വേണ്ടി വേർതിരിക്കുക. ഇവിടെ എന്നെന്നും സുഖ സമൃദ്ധിയോടെ ജീവിക്കാമെന്ന് ആരും വ്യാമോഹിക്കരുത്. സ്തോത്രം. സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് ദാസ്യത്തിന് അടിമത്വത്തിലായി ഞരങ്ങി കഴിയുകയാണ്. സകല സൃഷ്ടി ഇവിടെ ഒന്ന് ഒന്നിനെ കൊന്നു തിന്നുമ്പോൾ മനസ്സിലായില്ലേ, ഈ പ്രപഞ്ചം മുഴുവൻ വേദനിക്കുക, ഞരങ്ങുക. കണ്ടില്ലേ, സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസത്തിന്റെ വിടുതലും ദൈവമക്കളെ ദേശാകുന്ന സ്വാതന്ത്ര്യം പ്രാപിക്കുന്ന ആശയോടമായി കീഴ്പ്പെട്ടിരിക്കും. മനഃപൂർവ്വമായിട്ടല്ല അതിനെ കീഴ്പ്പെടുത്തിയ കൽപ്പന. സർവ സൃഷ്ടി ഇന്ന് വരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോടിയിരിക്കുന്നു. നാം അറിയുന്നു ഈ സൃഷ്ടിക്കറിയാം, ഈ മനുഷ്യന്മാര് തേജോരൂപികളായി ഇവിടെ ഉണ്ടായിരുന്നത് എന്റെ നല്ല കാലമായിരുന്നു എന്ന് ഈ സൃഷ്ടിക്കറിയാം. അത് ഞരങ്ങുക. എന്താ ഈ മായ? മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? സ്തോത്രം. ഇവിടെ ഒരു ആകാംക്ഷയോടെ കാത്തിരിക്കുന്നൊക്കെ ഉള്ളത്, ഇച്ചിരി വാക്ക് പറയാതെ പോയാൽ ആകാംക്ഷയോടെ എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം അപ്പോക്കാരാഡോക്കിയ എന്ന്. അപ്പോക്കാരാഡോക്കിയ, അപ്പോക്കാരാഡോക്കിയ എന്ന് പറഞ്ഞൊരു വാക്ക് ചിത്രമാണ്. അപ്പോക്കാരാഡോക്കിയ എന്ന് പറഞ്ഞാൽ കാവൽ മാടത്തിൽ കാവൽ കാത്തുകൊണ്ടിരിക്കുന്ന കാവൽക്കാരൻ കിഴക്കേ ചക്രവാളത്തിലേക്ക് പ്രഭാതത്തിന്റെ ആ ആദ്യ കിരണം കാണാൻ കഴുത്തു നീട്ടി നോക്കി നിൽക്കുന്നവനെ പോലെയാണ്. അതാണ് ചിത്രം, അതിനുപയോഗിച്ചിരുന്ന വാക്കാണത്. സ്തോത്രം. നോക്കണേ, ചിറ്റോയിൽ നിന്നുകൊണ്ട് പെരുവരല നിന്നുകൊണ്ട് തല ഉയർത്തി കഴുത്തു നീട്ടി നോക്കി നിൽക്കുന്ന ഒരുവന്റെ ചിത്രമാണ് അപ്പോക്കാരാഡോക്കിയാണ് പദം. ഈ സൃഷ്ടി മുഴുവൻ അത്ര ആകാംക്ഷയോടെ കാത്തിരിക്കുക. മനുഷ്യൻ എന്നാണ് തേജസ് പ്രാപിക്കുന്നത്? മനുഷ്യൻ എന്നാണ് ദൈവമക്കൾ നമ്മൾ ഇവിടെ വരുന്നത്? ദൈവപുത്രന്മാർ, ഇന്ന് നമ്മൾ ദൈവമക്കളാണ്. സ്തോത്രം. എന്നാൽ ഉന്നിയോഹനൻ 3:1 വായിക്കുമ്പോൾ, അനീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, നാം ദൈവമക്കളാകുന്നു, ലോകം അവനെ അറിയാത്തവരെ നമ്മെ അറിയുന്നില്ല. സ്തോത്രം. നാം ഇന്നതാകുന്നു ഇതുവരെ പ്രത്യക്ഷമായില്ല, എന്നാൽ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകുമെന്ന് നാം അറിയുന്നു. സ്തോത്രം. നാം കർത്താവിനെ പോലെ തേജസ് പ്രാപിക്കും. നാം കർത്താവിനെ പോലെ മറുരൂപം വലിയ ചിത്രം മറക്കരുത്. സ്തോത്രം. മറുരൂപം വലിയ ഏതൊരു തേജസ് എന്റെ കർത്താവ് വെളിപ്പെട്ടു, അതേ തേജസ്സാണ് നമ്മൾ പ്രാപിക്കാൻ പോകുന്നത്. അതാണ് തേജസ്കരണം, അതാണ് രക്ഷാപൂർത്തി എന്ന് പറയുന്നത്. എന്റെ പ്രിയ സഹോദരങ്ങളെ, സ്തോത്രം. ഇവിടെ ഒരു മനസമാധാനം കിട്ടിയത് കൊണ്ടോ, ഇവിടെ പ്രശ്നം പരിഹരിച്ചത് കൊണ്ടോ, ഇവിടെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ സാധിച്ചുകൊണ്ടോ രക്ഷ തീരുന്നില്ല. സ്തോത്രം. ഇവിടെ ഒരു വലിയ പ്രതീക്ഷയാണ്. അപ്പോൾ ഈ ദൈവമക്കൾ, ഇന്ന് നമ്മൾ ദൈവമക്കളാണ്, ഇന്ന് നമ്മൾ ദൈവമക്കളാണെങ്കിലും നമ്മൾ ഇന്നതാകുമെന്ന് ഇതുവരെ നിങ്ങൾ ഓർത്ത് വെച്ച്. ഞാന് നാട്ടിൽ ഇവിടെ പിന്നെ ഒക്കെ നാട്ടിൽ ഒരു കവലയ്ക്ക് നിന്ന് പരസ്യവും നടത്തുക. ഓ, അവിടെ ഒരു വലിയ പീഠത്തോട്ട് കയറിയുന്നുണ്ട്. ഞാൻ വിളിച്ചു പറഞ്ഞിരിക്കട്ടെ, ഞാൻ ദൈവത്തിന്റെ മോനാന്ന് വിളിച്ചു പറഞ്ഞാൽ, ഞാൻ ദൈവമായതിനാ, ഞാൻ ദൈവത്തിന്റെ മകനാന്ന് പറഞ്ഞാൽ കേൾക്കുന്ന ഒരു കൂകി വിളിക്കട്ടാ, ദൈവത്തിന് നാണക്കേടാ ആണടാ പറയാറുള്ളത് ഇല്ലേ. എന്നാതാ യോഹനൻ അപ്പോസ്തലൻ പറയുന്നത്, സ്തോത്രം, നമ്മള് ഇന്നതാകുമെന്ന് ഇതുവരെ, ഞാൻ ഇന്ന് തേജസ്കരിക്കപ്പെട്ടിരിക്കുക, അല്ലെങ്കിൽ ഞാൻ ദൈവത്തിന്റെ പൈതലാണ്, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിന് ദൈവന്റെ വെൽപ്പാടാണ്. എന്നാൽ സ്തോത്രം, ഞാൻ തേജസ് പ്രാപിച്ച് തേജസ്കരിക്കപ്പെട്ട ഇവിടെ വരുന്നതിനെ ആകാംക്ഷയോടെ ഈ സൃഷ്ടിജാലങ്ങൾ മുഴുവൻ കഴുത്ത് നീട്ടി പെരുവരലിൽ നിന്ന് തല ഉയർത്തി നോക്കി നിൽക്കുക, ആകാംക്ഷയോടെ കാത്തു നിൽക്കുക. എന്തോ ഈ മായയ്ക്ക് കീഴ്പ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ, അതിലുപയോഗിച്ച് മൂലം ഉപയോഗിച്ചിരിക്കുന്ന പദം സ്തോത്രം മറ്റായോറ്റേസ്, മറ്റായോറ്റേസ് എന്ന ഗ്രീക്ക് പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ മറ്റായോറ്റേസ് എന്ന് പറഞ്ഞാൽ നിരർത്ഥകത എന്നാണ് അർത്ഥം. ഈ മായ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഇന്ത്യയിലെ കൾച്ചറൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ ഇടയിൽ മായ, ഹൈന്ദവ ആശയമുണ്ട്, മായ, മായ മായ സകലവും മായ, നമുക്കറിയാമല്ലോ, സദസ്യവാക്യങ്ങളൊക്കെ, സോറി, സഭാപ്രസംഗങ്ങളൊക്കെ ഉണ്ട്. എന്തോ ഈ മായ എന്ന് പറഞ്ഞാൽ നിരർത്ഥകത എന്നാണ് അതിന്റെ അർത്ഥം. നിരർത്ഥകത, ഏതൊരു ഉദ്ദേശ്യത്തിനു വേണ്ടി ഇതിനെ ഒരുക്കിയോ ആ ഉദ്ദേശം സാധിക്കാതെ പോകുന്ന ഒരവസ്ഥയാണ് മായ എന്ന് പറയുന്നത് സ്തോത്രം. അതേ ആശയം അതുപോലെ അങ്ങോട്ട് മനസ്സിലാക്കി തരാനായിട്ട് ഒത്തിരി നേരം പറയേണ്ടാത്ത ഒരു ഉദാഹരണം, എന്നെ സാധാരണ പറയുന്ന ഒരു ഉദാഹരണം നിശ്ചയിച്ചാൽ പറയാം. നിങ്ങൾ സങ്കല്പിക്കുക, മായ എന്ന് പറയുമ്പോൾ ഈ സൃഷ്ടിയുടെ ഞരക്കം കാണിക്കാനായിട്ട് സങ്കല്പിക്കുക, ഒരമ്മ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു, കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞ് എന്തെങ്കിലും ഒരു ശാരീരിക ക്ലേശം അവൾക്ക് ഉണ്ടായി എന്ന് സങ്കല്പിക്കുക. ശാരീരിക ക്ലേശം ഉണ്ടായി, കുറെ നാളത്തേക്ക് ആ കുട്ടിയെ പാലൂട്ടി വളർത്താൻ അവൾക്ക് കഴിയാതിരിക്കുന്നു. ആ സമയത്ത് ഈ കുട്ടി പാൽ, അമ്മയുടെ പാല് കുടിക്കാനില്ലാത്ത ഈ പുതു, ഈ ന്യൂ ബോൺ ചൈൽഡ്, അതിന്റെ അവസ്ഥ ഓർത്ത് നോക്കണേ, പശുമ്പാല് ഡൈലൂട്ട് ചെയ്ത് ഗ്ലൂക്കോസും കൂടെ കൂട്ടിക്കലർത്തി തിരിയെ തൊട്ട് ഇതിന് ഉണങ്ങിയ വരണ്ട ചുണ്ടയിലോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ ആർത്തിയോടെ അത് ആ അത് വലിച്ചു കുടിച്ചിട്ട് ആ പ്രാണതപ്രാണം കൊണ്ട് കരയുക, വേഷപ്പൂട്ടി ഈ കുട്ടി, ഈ കുഞ്ഞ് കരയുക, പിന്നെ ഇത് തിരിയെ തൊട്ട് കൊടുക്കുമ്പോൾ ആർത്തിയോട് വലിച്ചു കുടിച്ചിട്ട് പിന്നെയും കരയുമ്പോൾ ഈ അമ്മ ഈ കാഴ്ച കാണാനിടയായാൽ ആ അമ്മ നെഞ്ചു പൊട്ടി കരയില്ലേ, അയ്യോ ഈ കുഞ്ഞിന് തൃപ്തിയാവോളം പാലൂട്ടി വളർത്തേണ്ട ഉത്തരവാദിത്തമുള്ള ഞാൻ ഇതിന്റെ ഈ വശപ്പ് കണ്ട് എന്റെ കഷ്ടം, ദൈവമേ നിരർത്ഥകത, മായ നിരർത്ഥകത, അർത്ഥമില്ലായ്മ, മനസ്സിലാവുന്നുണ്ടോ സ്തോത്രം, അർത്ഥമില്ലായ്മയ്ക്ക് വിധേയപ്പെട്ടിരിക്കുന്നു സ്തോത്രം, നിരർത്ഥകതയ്ക്ക് വിധേയപ്പെട്ടിരിക്കുകയാണ് സകല സൃഷ്ടിയും. ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടി ദൈവമേ സൃഷ്ടിയെ ചമയിച്ചു പോവും, ഒരുക്കിയോ ഓരോന്നും സൃഷ്ടിച്ചത് നല്ലത് നല്ലത് നല്ലത്, ഞാൻ പറഞ്ഞത് മറക്കല്ലേ സ്തോത്രം. പഴം തിന്ന് തൃപ്തിയാകാനായിട്ട് മനുഷ്യന് ഇഷ്ടം പോലെ പഴം കൊണ്ട് തൃപ്തിപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവം ഇതിനെ ഒരുക്കിയത. പക്ഷേ ഇപ്പോൾ അത് കൊടുക്കാൻ ഈ ഈ ഈ സൃഷ്ടിക്ക് കഴിയുന്നില്ല. അവൻ മെച്ചന്നിട്ട് ഇല വാരിച്ചു, ഇല തിന്നിട്ടും കഴിയുന്നില്ല, ഒരുക്കം മൃഗത്തെ പിടിച്ചു തിന്നുന്നു, മൃഗത്തെ പിടിച്ചു തിന്നുമ്പോ മൃഗം ഇവരെ തിന്നും, ഒരു മൃഗം വേറൊരു മൃഗത്തെ തിന്നും, പ്രാണപ്രാണത്തോടെ പുല്ല് തിന്നുന്ന മാൻ പുലിയുടെ പിൻപിൽ പുലിയുടെ മുന്നിൽ ഓടി രക്ഷപ്പെട്ട് പുലി പാഞ്ഞി എന്ന് അതിനെ പിടിച്ച് ആ കടിച്ചു കീറുമ്പോൾ പ്രാണവേദനയോടെ അലറിക്കരയുന്ന ആ മാന് അതിന്റെ നിലവിളി, അതിന്റെ നിലവിളി, ഈ പ്രപഞ്ചം ഈ സൃഷ്ടി മുഴുവൻ കണ്ട് ഞരങ്ങുക, മായയ്ക്ക് നിരർത്ഥകതയ്ക്ക് കീഴ്പ്പെട്ട് ഞരങ്ങുന്നതായി പറഞ്ഞേക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, നോക്കണേ ഇത്, പക്ഷെ അതിനൊരു ആകാംക്ഷയുണ്ട്, അതൊരു കാത്തിരിപ്പിലാണ്, ഇതിനൊരു പ്രതീക്ഷയുണ്ട്, ഇതിന് പ്രതീക്ഷയുണ്ട്. എന്താ പ്രതീക്ഷ? ദൈവപുത്രന്മാർ വെളിപ്പെടും, ഈ മനുഷ്യർ, ഇവിടെ നിൽക്കുന്ന ഈ മനുഷ്യർ, ഇന്ന് പാപം ചെയ്യുന്ന ഒരു വലിയൊരു കൂട്ടമുണ്ടെങ്കിലും ഇതിലൊരു ചെറിയ കൂട്ടം, ഹല്ലേലൂയ, ദൈവമക്കളെന്ന് അവകാശപ്പെടുന്ന ചെറിയ കൂട്ടം, അവരിവിടുന്ന് പോയി തേജസ് പ്രാപിച്ചിവിടെ മടങ്ങി, അന്ന് എന്റെ ഗതികേട് മാറും. പ്രിയ ദൈവമക്കളെ, അതെന്നാ സംഭവിക്കുന്നത്? ഇപ്പൊ നമ്മളിവിടെ കൂടിയിരിക്കുമ്പോൾ ഒരു വേള കാഹളം ധ്വനിക്കാം. ഒരു വേള കാഹളം ധ്വനിച്ചാൽ നാം അവന്റെ തിരുസന്നിധിയിലേക്ക് ചേർക്കപ്പെടുകയാണ്. നാളത്തെ ഈ ഭൂമിയുടെ സ്ഥിതിയൊക്കെ നോർന്നോക്കണം. അധികം താമസിയാതെ ഇവിടെ ഒരു ലോക രാഷ്ട്ര സംവിധാനമുണ്ടാകും, ഒരു ലോക ഗവൺമെന്റ് ഇവിടെ ഉണ്ടാകും. മധ്യ പൗരസ്ത്യ പ്രദേശം അതിന്റെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം തന്നെയായിരിക്കും. മധ്യ പൗരസ്ത്യ പ്രദേശത്തു നിന്നുള്ള വിക്രമനായ ഒരു ഭരണാധികാരി ആയിരിക്കാം രംഗത്ത് വരുന്നത് എന്നുള്ളതാണ് നമുക്ക് അതിനെ തിരുവെഴുത്തിന്റെ സൂചന ഉപയോഗിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്. അമേരിക്ക ഒക്കെ പിറ്റേ ദിവസം അമേരിക്ക പാപ്പരായിരിക്കും. പാപ്പര പേടിയായോ? നമ്മുടെ ബന്ധുക്കളും ബന്ധപ്പെട്ടവരും സുഹൃത്തുക്കളും ഒക്കെ അവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് അതിനെ കുറിച്ച് എന്തെങ്കിലും പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ വിഷമം തോന്നും. സത്യം വിഷമമുണ്ട്. കാരണം ദൈവത്തിന് വേണ്ടി തീർത്ഥാടകപിതാക്കൾ പോയി തുടങ്ങിയ രാജ്യമൊക്കെ അല്ലേ സ്തോത്രം. പക്ഷേ പ്രിയപ്പെട്ടവര്, കാരണം അമേരിക്കയിൽ എത്ര എന്ന് പറഞ്ഞാലും ഭക്തന്മാരായ ആളുകളുണ്ട്, ധാരാളമുണ്ട്, ധാരാളമുണ്ട്. ബോൺ അഗെയിൻ, ഐ എം ബോൺ അഗെയിൻ എന്ന് പറയാൻ അഭിമാനത്തോടെ പറയുന്ന ആളുകളുണ്ട്. ഐ എം ബോൺ അഗെയിൻ. ആളുകൾ കൂകി വിളിക്കുമ്പോൾ ട്രാഫിക് ജംഗ്ഷനിൽ നിന്ന് വേദവസ്ഥ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കുന്ന ഭക്തന്മാരായ പ്രായമുള്ളവരെ ഞാൻ കണ്ടു. ട്രാക്ട് കൊടുക്കും ഭക്തന്മാർ. ഒരു വലിയ കൂട്ടം ജഡിയ ഉല്ലാസങ്ങളിൽ തിമിർത്ത് ഉല്ലസിക്കുമ്പോൾ വലിയൊരു കൂട്ടമുണ്ട്. നമ്മളെ പോലല്ല, നമ്മള് വിഭജനിച്ചാന്നൊക്കെ പറയുമ്പോ തന്നെ നമുക്ക് നമ്മൾ സ്വാർത്ഥ അവർ കർത്താവിന് വേലയ്ക്കൊക്കെ കൊടുക്കുന്നു പറഞ്ഞു. അവര് ഇന്ത്യയിലെ അസോസിയേഷനത്തിന് വേണ്ടി പണം കൊടുക്കണം. ഇന്ത്യയിലെ അസോസിയേഷനത്തിന് ഇന്ത്യയിലെ ആവശ്യങ്ങളെ കുറിച്ച് ടിവിയിൽ ഇങ്ങനെ ഫണ്ട് റൈസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ ഇവര് ഭാര്യയും ഭർത്താവും ആലോചിച്ചു, നമുക്ക് പൈസയില്ലല്ലോ കൊടുക്കാൻ, നമുക്ക് പൈസയില്ലല്ലോ കൊടുക്കാൻ. വി പേഡ് അപ്പ് ഓൾ ദ ബിൽസ്, വി ഡോണ്ട് ഹാവ് മണി. ഇവർക്ക് ഇന്ത്യയിലെ ആവശ്യം പറഞ്ഞപ്പോൾ ഇവർക്ക് ഭയങ്കര വിഷം, കരയാൻ പറഞ്ഞു. ദൈവമേ നിലവിളിച്ച് പ്രാർത്ഥിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോ ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു, നമ്മൾ പുതിയതായിട്ട് മേടിച്ചതല്ലേ ഈ ടി വി സെറ്റ്, വി ഡോണ്ട് നീഡ് ദിസ്, ദിസ് ഈസ് എക്സ്പെൻസീവ്. ഉടനെ തന്നെ വി കൻ എക്സ്ചേഞ്ച് ഇറ്റ് ഫോർ ആൻ ഓൾഡർ വൺ, അത് ബാലൻസ് മണി അറ്റ്ലീസ്റ്റ് വി കൻ സെൻഡ് ദം. വേഗം ഒരു കടയെ വിളിച്ചു, വിളിച്ചു വെച്ചപ്പോ പറഞ്ഞു, ശരി ബ്രിങ് ഇറ്റ് ഹിയർ, കൊണ്ടുപോരെ. അതുകൊണ്ട് കൊടുത്തു. അതുകൊണ്ട് കൊടുത്തേച്ച് ഒരു പഴയ സാധനങ്ങൾ വിൽക്കുന്ന കടയിൽ പോയി. കാര്യം വെതർ ഫോർകാസ്റ്റ് ഒക്കെ അറിയാതെ യാത്രയ്ക്കൊക്കത്തില്ലല്ലോ. അതുകൊണ്ട് പഴയ ഒരു ചെറിയ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി മേടിച്ചോണ്ട് വന്നേച്ച്, വിവരം അറിഞ്ഞാൽ മതിയല്ലോ, മേടിച്ചോണ്ട് വന്നേച്ച് ഇതിന്റെ ഇത് വിറ്റപ്പോൾ കിട്ടിയ ബാക്കി പണം ഇന്ത്യയിലെ വേലയ്ക്ക് അയക്കുകയാണെന്നും പറഞ്ഞ് ഒരു എഴുത്തോടുകൂടി ഇതാണ് ഇങ്ങനെയാണ് അയക്കുന്നതെന്നും പറഞ്ഞ് എഴുത്തോടുകൂടി അവർ പണം അയച്ചതിന്റെ ആ എഴുത്തിന്റെ കോപ്പി ആ മാസികയിൽ പ്രസിദ്ധപ്പെടുത്തി. ഞാൻ വായിച്ചപ്പോൾ ഞാൻ നെഞ്ചത്ത് കൈവച്ചു. നമ്മൾ എന്നതാ കാണിക്കുന്നത്? ആ കാശ് കൊണ്ടുവന്നേച്ച് നമ്മളിവിടെ രണ്ടാമത്തെ ടി വി സെറ്റ് മേടിക്കുക. സുവിശേഷീകരണത്തെ മുതലാളി എന്ന നിലയിൽ എടുത്തിരിക്കുന്നവരെ കണ്ട് എനിക്ക് വളരെ വിഷമം തോന്നാറുണ്ട്. ഇന്ന് വരെ ഒരു വ്യക്തിയോട് സുവിശേഷം പങ്കുവച്ചിട്ടില്ല. ഇന്ന് വരെ ഒരു കവലിൽ നിന്ന് ഒരു പാരശ്യോഗത്തിൽ പ്രസംഗിച്ചിട്ടില്ല. സ്തോത്രം. ഇന്ന് വരെ ഒരു ട്രാക്ട് വിതരണത്തിനോ അതുപോലെ ഏതെങ്കിലും സുവിശേഷ പ്രവർത്തനങ്ങൾക്കോ പോയിട്ടില്ല. പക്ഷെ അവൻ സംഘടന നടത്തുന്നു, സുവിശേഷം കൊണ്ട് മുതലാളി കളിക്കുന്നു. നിങ്ങളൊക്കെയാണ് അവരെ മുതലാളിമാരാക്കുന്നത്. സുവിശേഷ വേല ചെയ്യുന്നവർക്ക് അവരെ അറിഞ്ഞ് അവരെ സഹായിക്കാൻ നിങ്ങൾ തയ്യാറാണ്. ഈ മുതലാളിമാരായവർക്ക് കൊടുത്തെങ്കിലേ മാസികകളിലും പത്രങ്ങളിലും പേര് വരികയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അത് ചെയ്യുന്നു. എന്റെ ദൈവം വായിച്ചിട്ട് ഞാൻ വന്നതാണ്. എനിക്ക് പറയുന്നതിന് ഒരു 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 ധൈര്യക്കുറവുമില്ല. പ്രിയ ദൈവമക്കളെ, സ്തോത്രം. സുവിശേഷ വിലയ്ക്ക് വേണ്ടി കൊടുക്കുമ്പോൾ പേര് വരാൻ കൊടുത്താൽ നിങ്ങൾക്ക് നഷ്ടം, നഷ്ടം. അങ്ങനെ വാട്ടെ, വിഷയം വിട്ടു പോകരുതല്ലോ. അങ്ങനെയുള്ള ഭക്തന്മാർ ലക്ഷക്കണക്കിനുണ്ട് അമേരിക്കയിൽ, ഭക്തന്മാർ. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. മൂത്ത് താഴെ പോത്ത വരെയുള്ള സ്കേർട്ട് വിട്ടുകൊണ്ട് പള്ളി പോവുള്ളൂ എന്ന് നിർബന്ധമുള്ള പള്ളികൾ നിങ്ങൾക്ക് ജനിക്കാൻ കഴിയുമോ? തുണി ഒരു അസൗകര്യമായി കണക്കുകൂട്ടുന്ന രാജ്യത്ത് അങ്ങനെയുള്ള ഭക്തന്മാർ കാഹളം ധ്വനിക്കുമ്പോൾ അവർ കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെടും. ലോകത്തിൽ ഏറ്റവും അധികം നഷ്ടം വരാൻ പോകുന്ന രാജ്യം അമേരിക്കയായിരിക്കും, ഏറ്റവും വലിയ നഷ്ടം വരാൻ പോകുന്ന രാജ്യം. കാര്യം ഇന്ത്യയിലൊക്കെ നമ്മള് ജനം എന്ന് പറയുമ്പം ഒരു ഒരു ലയബിലിറ്റി ആയിട്ടാ, ഓ ഒരു കൊച്ചുകൂടെ ഉണ്ടായി ഒന്നിനെ കൂടെ തീറ്റണമല്ലെന്ന് സർക്കാർ തലേച്ചൊറി. ഞാൻ മനസ്സിലാകാൻ വേണ്ടി പറയാ, ഒരു കുഞ്ഞുകൂടെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ ആ അവനെ ഒരു ലയബിലിറ്റി ആയിട്ടാണ് നമ്മുടെ രാജ്യത്തൊക്കെ എടുക്കുന്നത്. എന്നാൽ ആ അവര് സ്തോത്രം, ഒരു കുഞ്ഞുണ്ടായി ഹായ് two more hands to work with, one more brain to think. അവരങ്ങനെ പറയും, അങ്ങനെയുള്ള രാജ്യം. They consider people as their assets, not as an as a liability. അപ്പോൾ അവരുടെ മെയിൻ അസറ്റ് എല്ലാം പോകും. പിറ്റേന്ന് രാവിലത്തെ അമേരിക്ക ഈ ഗൾഫിലൊക്കെ കടപ്പുണ്ട്, ഇഷ്ടം പോലെ യുദ്ധക്കപ്പലുകൾ, ഇഷ്ടം പോലെ യുദ്ധക്കപ്പലുകൾ. ചില വർഷങ്ങൾക്ക് മുമ്പ് മസ്കറ്റിൽ നിന്ന് കസാബ് എന്നൊരു ഐലൻഡിലേക്ക് എട്ട് പേർക്ക് ഇരിക്കാവുന്ന ഒരു കൊച്ചു വിമാനത്തിൽ അവിടെ ഒരു സർവീസ് ചില ദിവസം യോഗം നടത്താനായിട്ട് പോകുമ്പോൾ അത് വളരെ താണു പറക്കുന്നു. യുദ്ധക്കപ്പലുകൾ അമേരിക്ക ഉണ്ടാകി പറക്കുന്ന യുദ്ധക്കപ്പലുകൾ നേരന്ന് നേരം നേരം കിടക്കുന്നുണ്ട്. ഞാൻ അത്ഭുതപ്പെട്ട് നോക്കുകയും ഇറങ്ങി തുടങ്ങിയപ്പോൾ മുതൽ ഈ ദീർഘനേരം ഫ്ലൈ വിമാനം പറക്കുമ്പോഴെല്ലാം ഇത് എങ്ങോട്ട് കണ്ണെത്താവുന്ന ദൂരത്തും കാണാനുള്ളൂ. എന്റെ അടുത്തിരിക്കുന്ന ഓയിൽ കമ്പനിയിൽ ടെക്നീഷ്യനാണ്, അദ്ദേഹം ഒരു ജോലിക്ക് പോകുമ്പോൾ അദ്ദേഹം മലയാളിയാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, വയ നിങ്ങൾ എന്തിനാ ഇത്ര, നിങ്ങളുടെ മുഖം എന്താ, വയ ആർ യു സോ സോ അമേസ്ഡ്? ഐ ആം ജസ്റ്റ് അമേസ്ഡ് ടു സീ സോ മെനി വാർഷിപ്സ്. 96ലാണ് അത്. അദ്ദേഹം അപ്പൊ പറഞ്ഞു, ഐ ഫ്ലൈ അറൗണ്ട് ദ ഹോൾ ഓഫ് ഗൾഫ്. അദ്ദേഹം പറഞ്ഞത്, ഇവിടെ കിടക്കുന്ന ഈ കപ്പലുകളെല്ലാം കൂടെ ചേർത്തിട്ടാൽ ഗൾഫിന്റെ ഭൂമിയുടെ വലിപ്പത്തേക്കാൾ കൂടുതൽ കാണുമില്ല. അത്രയും ഇവിടെ ഉണ്ട്, മുകളിൽ അത്രയും ഉണ്ടെങ്കിൽ അത് ഓരോന്നിനും സബ്മറീൻസ് ഉണ്ട് അടിയിൽ. ഇതിൽ ഓരോന്നിലും നൂറുകണക്കിന് വിമാനങ്ങൾ, ഇത്രയും യുദ്ധ സന്നാഹങ്ങൾ ഇവിടെയൊക്കെയാണ്. കർത്താവ് വന്ന് പോകാനുള്ളവർ പോയി കഴിയുമ്പോൾ ഇതൊക്കെ ഞങ്ങളുടേതാ ഇങ്ങ് തന്നേക്കണമെന്ന് പറയാൻ പോലും അമേരിക്കയിൽ ആരും കാണുകയല്ല. ഒരു നിമിഷം കൊണ്ട് അവർ പാപ്പരാകും. ഇത് മുഴുവൻ വിക്രമനായ ഒരു ഭരണാധികാരിയുടെ കൈവശത്തിൽ വരികയും സ്തോത്രം അവൻ ലോകത്തെ ഭരിക്കുകയും ചെയ്യും. അവനെ എതിർ ക്രിസ്തു എന്ന് പറയുന്നു. അതെ, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, നമ്മൾ അങ്ങോട്ട് പോയി. ഇവിടെ പീഡനകാലം 7 വർഷത്തെ നാം അന്ന് അവിടെ തേജസ് മീൻസ് അന്ന് ദേമാന്യായ ആസനത്തെങ്കിൽ പ്രതിഫലം പ്രാപിക്കുകയും അതിനുശേഷം തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് തേജോരൂപിയായ കർത്താവിനോട് കൂടെ ഹല്ലേലൂയ സ്തോത്രം ഭൂമിയിലേക്ക് എഴുന്നള്ളി വരിക. ഇസ്രായേൽ കർത്താവിന് വേണ്ടി ഒരുങ്ങി ഭൂമിയിലേക്ക് നമ്മൾ എഴുന്നള്ളി വരുമ്പോൾ സ്തോത്രം ആ മേഘമണ്ഡലം താണ്ടി, ആകാശമണ്ഡലം താണ്ടി, മേഘമണ്ഡലത്തിലൂടി വായുമണ്ഡലത്തിലൂടെ ഭൂമിയിലേക്ക് കർത്താവും തേജസ്കരിക്കപ്പെട്ട വിശുദ്ധന്മാരും കൂടി ഇങ്ങനെ വരുമ്പോൾ ആ വരുന്ന വരവിൽ അന്നാണ് അവന്റെ കാല് യെരുശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമല മേൽ സ്പർശിക്കുകയും ഒലിവുമല രണ്ടായി പിളർന്നു പോകുകയും വലിയ താഴെയുള്ളതായി വരികയും ചെയ്യുന്നത്. സക്കരിയാർ 19 നമ്മൾ വായിക്കുന്നുണ്ട് സ്തോത്രം. 14 വായിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവര്. അങ്ങനെ ഓർത്തു നോക്കിയേ, തേജോരൂപികൾ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ സ്തോത്രം അർദ്ധരാത്രിക്കോ പ്രകാശമാകും. മനസ്സിലാവുന്നുണ്ടോ? ഒരു സൂര്യൻ ഉദിച്ചാൽ ഈ ഭൂമിയുടെ ഒരു പകുതി മുഴുവൻ പ്രകാശിക്കും. അതുപോലെ 1000 സൂര്യന്മാർ ഒരുമിച്ച് ഉദിച്ച ശോഭയോടുകൂടെ എന്റെ വാഴ്ത്തപ്പെട്ട കർത്താവ് അവിടുത്തെ വിശുദ്ധന്മാരും കൂടി. കർത്താവ് തന്നെ തേജരൂപിയ വിശുദ്ധന്മാർ സംഘം കൂടെ കൂടുമ്പോൾ ഓ ഈ തേജസിന്റെ സംഘം ഹല്ലേലൂയ ഇങ്ങനെ ആകാശമണ്ഡലത്തിൽ കൂടെ മേഘമണ്ഡലം നടന്നു സ്തോത്രം വായുമണ്ഡലത്തിലൂടെ ഭൂമിയിലേക്ക് എഴുന്നള്ളി വരവണം. ഭൂമിയുടെ ഒത്ത നടുക്ക നേരെ അങ്ങോട്ട് വരുന്നു. ഈ ഭൂമി മുഴുവൻ ഇപ്രകാശ സമുദ്രത്തിലേക്ക് തട്ടി. ഇന്നിപ്പോ ഇവിടെ നമുക്കിപ്പോ ഇരുട്ടായി, മറ്റൊരു ഭാഗം വെളിച്ചമുണ്ട് സ്തോത്രം. എന്നാൽ അന്ന് മുഴുവൻ പ്രകാശിക്കും, ഈ ഭൂമി മുഴുവൻ പ്രകാശിക്കും. അതാണ് മിന്നൽ കിഴക്ക് നിന്ന് പടിഞ്ഞാറോളം വിളങ്ങുന്ന പോലെ മനുഷ്യത്തിന്റെ വരവാണ് സ്തോത്രം എന്ന് പറഞ്ഞാൽ കിഴക്കോട്ട് കഴിഞ്ഞ് പ്രാർത്ഥിക്കാനൊന്നും അല്ല അതിന്റെ അർത്ഥം. അത് ആകാശത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അത് പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. സ്തോത്രം. മിന്നൽ കിഴക്കുന്ന പടിഞ്ഞാറോളം വിളങ്ങുന്നത് പോലെ എന്ന് പറയുമ്പോൾ കർത്താവ് കിഴക്കാ വരുന്നതെന്ന് തെറ്റിദ്ധരിക്കരുത്. കർത്താവ് വരുന്നത് സ്തോത്രം, ഭൂമിയുടെ ഓത്ത നടുക്കിന് ലക്ഷ്യമാക്കിയായിരിക്കും കർത്താവ് വരുന്നത് സ്തോത്രം. അതാണ് ഞാനിപ്പോ പറഞ്ഞ വാക്ക് മത്തായി സുവിശേഷം 24 അധ്യായത്തിന്റെ അതിന്റെ 27 വാക്യത്തിലുണ്ട്, മിന്നൽ കിഴക്കുന്നത് പടിഞ്ഞാറോളം വിളങ്ങുന്നത് പോലെ. എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷം 17 24 വാക്യം വായിച്ചാൽ അവിടെ ആകാശ മിന്നൽ ആകാശത്തിന്റെ അറുതി മുതൽ അറുതി വരെ ദിക്കോട് ദിക്കല്ലാമെന്ന. മത്തായി കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ എന്ന് പറഞ്ഞതേ ഉള്ളൂ. ദിക്കോട് ദിക്ക് എന്ന് പറഞ്ഞാൽ എവ്രി നൂക്കൻ കോർണർ ഓഫ് ദിസ് ഗ്ലോബ് ഷാൽ ബി ഇല്യൂമിനേറ്റഡ് എന്നാണ് അതിന്റെ അർത്ഥം സ്തോത്രം. അങ്ങനെ ഈ തേജോരുകൾ വരുമ്പോൾ ഈ സൃഷ്ടിജാലം മുഴുവൻ അങ്ങ് പുളകം കൊള്ളും. ഇതാ വരുന്നു ദൈവമക്കൾ. പ്രൈസ് ദി ലോർഡ്. അതിന്റെ ഗതികേടും മാറും സ്തോത്രം. ഒരു പുതിയ സൃഷ്ടി സ്തോത്രം എന്ന പോലെ. ഹല്ലേലൂയ സ്തോത്രം. ഇതിന് പുതുക്കം പ്രാപിക്കാൻ പോകുന്നതിന്റെ ആരംഭമാണെന്ന് ഈ സൃഷ്ടിജാലങ്ങൾക്ക് മനസ്സിലാകും സ്തോത്രം. മനസ്സിലാകുന്നെന്ന് വിശ്വസിക്കട്ടെ സ്തോത്രം. ഇന്ന് ഇന്ന് മായക്കത് കീഴ്പ്പെട്ടിങ്ങനെ ഇരിക്കുക മനഃപൂർവ്വമായിട്ട് മനസ്സുണ്ടായിട്ടല്ല, അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തം. കൽപ്പന നിമിത്തം ദൈവം അതിന് കൽപ്പന കൊടുത്തിരിക്കും. അതിനെ കുറിച്ച് ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഈ ഈ മനുഷ്യന് ഈ അസപ്പാദനം ഉണ്ടായപ്പോൾ സൃഷ്ടിജാലങ്ങൾക്കും കൂടി പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഒരു താഴ്ച ഉണ്ടായില്ലെങ്കിൽ സ്തോത്രം ദൈവിക കാര്യപരിപാടിയിൽ മനുഷ്യൻ ദൈവത്തെ അറിയുകയില്ല. ഒന്ന് ഓർത്ത് നോക്കിയാൽ മനുഷ്യൻ അങ്ങ് അധപതിച്ചു. ഈ ഈ സൃഷ്ടിജാലങ്ങൾ മുഴുവൻ ഭയങ്കര സമൃദ്ധിയില ഫലഭൂഷ്ടിയില ഇഷ്ടം പോലെ വഴങ്ങൾ ഇതെല്ലാം ഉണ്ടെങ്കിൽ മനസ്സിലാവുന്നുണ്ടോ ഇവിടെ പിന്നെ കഷ്ടതയുടെ അവസ്ഥ ഇല്ലാത്ത സ്ഥിതി വരും. അധ്വാനം പിന്നെ വേണ്ട. പിന്നെ ഇവിടെ അധ്വാനവും കഷ്ടതയും ഒക്കെ ഉണ്ടാകാൻ കാരണം മനസ്സിലാവുന്നുണ്ട്, ഈ മനുഷ്യനുണ്ടായ അസപ്പതനത്തിന് അനുസരിച്ചുള്ള അസപ്പതനം ഈ സൃഷ്ടിജാലങ്ങൾക്ക് ഉണ്ടാകാൻ ദൈവം അനുവദിച്ചത് സ്തോത്രം. മനസ്സിലായല്ലോ സ്തോത്രം. അത് ദൈവത്തിന്റെ നമ്മെ കുറിച്ചുള്ള കരുതല. അതുകൊണ്ട് ദൈവം കൽപ്പന കൊടുത്തിട്ട് ഇതിനെ ആ അമ്മായിക്ക് കീഴ്പ്പെടുത്തി വെച്ചിരിക്കുക സ്തോത്രം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ രാസവളം ഇട്ടാലൊന്നും ആർത്ത് വരയ്ക്കാൻ നടക്കത്തില്ല. അത് ദൈവം കൊടുത്തെങ്കിലേ ഉള്ളൂ സ്തോത്രം. ഇവിടെ ജിയം ജനറ്റിക്കലി മാനിപ്പുലേറ്റഡ് ടെർമിനേഷൻ ടെക്നോളജി എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവന്ന് എല്ലാം കൊണ്ടുവന്നാലും അറിയാമല്ലോ, അറിയാമല്ലോ സ്തോത്രം. ഇവിടെ വിത്തുകൾ, ഇപ്പം വിത്ത് മേടിക്കുന്ന ഒരു കമ്പനി വിത്തുണ്ടാക്കുന്നു. കൃഷിക്കാരൻ അത് വാങ്ങിച്ച് കൃഷി ചെയ്യുക. കൃഷി എന്ന് പറഞ്ഞാൽ അതിന് മുഞ്ഞ ബാധിക്കയില്ല, മറ്റൊന്നും ബാധിക്കത്തില്ല, കാറ്റടിച്ചാലും നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും. ഭയങ്കര വിളവാ, വിഷം തളിക്കോ അത് കിട്ടും. അത് അവർ പറയുന്ന ആ വളവൊക്കെ ചെയ്താൽ മതി, ഭയങ്കര വിളവ് കിട്ടും. പക്ഷേ അതിനകത്തുനിന്നെടുക്കുന്ന ധാന്യം പിന്നെ കിളിക്കത്തില്ല. അതാണ് ടെർമിനേഷൻ ടെക്നോളജി. അമേരിക്കയിൽ ഒത്തിരി കമ്പനികളുണ്ട്, ഇവിടെയൊക്കെയുണ്ട്, യൂറോപ്പിലൊക്കെ ഇഷ്ടംപോലെ കമ്പനിയുണ്ട്, ടെർമിനേഷൻ ടെക്നോളജി. കാര്യം ഇതിന് യാതൊരു മുന്നയോ മറ്റൊന്നും ബാധിക്കുകയില്ല, എല്ലാം വളരെ നല്ലതായിട്ട് വരും. ബട്ട് ടെർമിനേറ്റ്, ഇത് നോ മോർ ജെർമിനേഷൻ, ഇറ്റ് ഈസ് ടെർമിനേറ്റഡ്. ഇതൊക്കെ കൊണ്ടുവന്നൊക്കെ ഇവിടെ പരിശോധിക്കുക. പക്ഷേ ദൈവം ഒരു സീലിംഗ് വെച്ചിട്ടുണ്ട്, മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എത്ര ആണെങ്കിലും ഇന്ന് വരെയും പാട്ടിന് ഇറക്കേണ്ട ആവശ്യം ഒന്നും വരാത്തതുപോലെ ദൈവം സ്തോത്രം. വേണ്ടതൊക്കെ അധ്വാനിച്ചേലേ ജീവിക്കാൻ ഒക്കൂ, മുഖത്തെ വിയർപ്പോടെ പമ്പക്ഷിക്ക, കളിപ്പിച്ച് നടക്കരുത്. മനസ്സിലാവും, അധ്വാനിക്കണം. അധ്വാനിച്ച് ജീവിക്കാൻ ദൈവം വ്യവസ്ഥ വെച്ചിരിക്കുക. ഹല്ലേലൂയ. അധ്വാനിച്ചെങ്കിലേ ആരോഗ്യമായിരിക്കുള്ളൂ. ശരിയല്ലേ? അധ്വാനിച്ചെങ്കിലേ മനുഷ്യൻ ഇന്ന് നോക്കണേ, മനുഷ്യന് അധ്വാനം കുറയ്ക്കാനുള്ള ഓരോ ടെക്നിക്സ് അത് കണ്ടുപിടിക്കുക. കണ്ടുപിടിക്കുന്നവരും കണ്ടുപിടിക്കുന്നവരും ദൈവം അതിനനുസരിച്ച് ഭൂമിക്ക് അധപതനം അനുവദിച്ചോണ്ടിരിക്കുക. നോക്കണേ സ്തോത്രം. അട്ടെ, ഞാൻ മുമ്പോട്ട് പൊക്കോട്ടെ, സമയം കഴിഞ്ഞുവല്ലോ. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിച്ചു കൊള്ളട്ടെ സ്തോത്രം. മനഃപൂർവ്വമായിട്ടല്ല, അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന. ഒരു കാര്യം മറന്നുപോലെ, അതുകൊണ്ട് നമുക്ക് ഭൗമിക മണ്ഡലങ്ങളിൽ ദൈവം എന്തെങ്കിലുമൊക്കെ ഞെരുക്കങ്ങളും ബുദ്ധിമുട്ടും ഒക്കെ അനുവദിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കാൻ, കേൾക്കണേ, നമ്മളെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കാൻ ദൈവം ചെയ്യുന്ന സാഹചര്യങ്ങളാണ്. അത് മാറാനല്ല, ദൈവം അതുകൊണ്ട് എന്ത് നമ്മൾ ആഗ്രഹിക്കുന്നുവോ അത് നമ്മളിൽ നിവർത്തിക്കപ്പെടാനായി നമ്മളെ ഒന്ന് സമർപ്പിച്ചേക്കും. ഇതാ കണ്ടില്ലേ സ്തോത്രം. അടുത്ത വാക്യം കൂടെ അങ്ങ് വായിച്ചു തീർത്തേക്കാം. സർവസിറ്റിയിൽ നിന്ന് വരെ ഈറ്റു ഞരങ്ങി ഈറ്റു നോവോടെ. ഈറ്റു നോവെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഒരമ്മയ്ക്ക് ഈറ്റു നോവ് വരുമ്പോ ഓ അന്നേരം വേദന ഉണ്ടെങ്കിലും ഒരു കുഞ്ഞ് ജനിച്ചത് കൊണ്ട് അവൾ തന്റെ വേദന മറന്നു പോകും. സ്തോത്രം. പ്രതീക്ഷയോടുകൂടിയുള്ള വേദനയാണ് ഈറ്റു നോവെന്ന് പറഞ്ഞാൽ. സ്തോത്രം. എ പെയിൻ ഓഫ് എക്സ്പെക്ടേഷൻ. പ്രതീക്ഷയുള്ള വേദന. ഹല്ലേലൂയ, സൃഷ്ടിക്കാത നമ്മളും കണ്ടോ ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിന് വീണ്ടും പായപുത്രത്തിന് കാത്തിന്റെ ഉള്ളിൽ നരക്കം ഉണ്ടോ സഹോദരങ്ങളെ? കർത്താവേ അവിടുന്ന് വരണമേ, കർത്താവേ അവിടുന്ന് വരണമേ എന്ന് പറയാൻ ആരും ആരുമില്ലല്ലോ ഇന്ന്. സ്തോത്രം, സ്തോത്രം. എന്റെ കൂടെ ഉണ്ടോ എല്ലാരും? ഹല്ലേലൂയ, ആമേൻ. കർത്താവേ വേഗം വരണമേ എന്നോട് പറയും. കഴിഞ്ഞ ദിവസം ഒരാളെ പറഞ്ഞു വേദോസ്തോത്രാക്കണല്ല, ആമേൻ കർത്താവ് വരണമേ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഞാൻ വേദോസ്തോത്ര വാക്യം കൂട്ടുക അല്ല കാര്യം. ഞാൻ വെളിപ്പാട് ദിവസത്തിൽ ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ സഭ പറയുക ആമേൻ കർത്താവേ എന്ന് പറഞ്ഞാൽ ആ വേഗം എന്നുള്ളത് സഭയെ അങ്ങ് നിർത്തി. സഭയുടെ പ്രതിനിധിയായ യോഹന്നാൻ പറയും ആമേൻ കർത്താവേ വരണേ, ഇങ്ങനെ ധൃതി ഒന്നും വലിയ വെപ്രാളൊന്നും കാണിക്കണ്ട. ഈ ടേക്ക് യുവർ ഓൺ ടൈം ആൻഡ് കം അറ്റ് പീസ്, ഓക്കെ, ഡോണ്ട് ഗെറ്റ് ജസ്റ്റ് ഗെറ്റ് ഹറിഡ് അപ്പ്. ഇനി ഞാനിക്ക് നല്ലൊരു ജോലിയൊക്കെ ആയി ഈ ശകലമൊക്കെ ഉണ്ടാക്കിയതൊക്കെ അതൊന്നും ഇന്ന് മനസ്സിലാവുന്നുണ്ടോ? ഐ ഹാവ് സ്പെൻഡ് സോ മച്ച് ഓഫ് മൈ സോ മച്ച് ഓഫ് മണി ഓൺ മൈ ചൈൽഡ്, ഐ ഷുഡ് ഗെറ്റ് സംതിങ് ബാക്ക്. ഐ ഹാവ് ജസ്റ്റ് കൺസ്ട്രക്ടഡ് എ ബ്യൂട്ടിഫുൾ ഹൗസ്, ഐ ഷുഡ് ലീവ് ദേർ ഫോർ എ വൈൽ അറ്റ് ലീസ്റ്റ്. സോ ഡോണ്ട് ഹറി അപ്പ് പ്ലീസ്, ജസ്റ്റ് കം. ദൈവം ഇതൊക്കെ നമുക്ക് തന്നു. നമ്മളിവിടെ ഇരിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ വളർത്തണം, പഠിപ്പിക്കണം, ഇതൊക്കെ ചെയ്യണം, വീടും വെക്കണം, കൃഷിയും ചെയ്യണം, ബിസിനസ്സും ചെയ്യണം, ഇതൊക്കെ ചെയ്യണം. പക്ഷേ കർത്താവിന്റെ വരവിന് വേണ്ടിയുള്ള പ്രത്യാശ ഞരക്കം നമ്മളുണ്ട്. ഒരു കാര്യം മറന്നുപോകല്ലേ. സ്തോത്രം, പൗലോസയ പറയുന്നത് സ്തോത്രം, നീ ഇതുടെ കിരീടം എനിക്കായി വെച്ചു. അതെനിക്ക് മാത്രമല്ല, അടുത്തെന്താ, അടുത്തെന്താ, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച കർത്താവിന്റെ വരവിനെ കുറിച്ച് ഒരു 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 പ്രിയമുണ്ട്. കർത്താവ് വരുന്നു എന്ന് കേട്ടാ ഹായ് സ്തോത്രം. പപ്പ വരുന്നു എന്ന് കേട്ടാൽ സ്തോത്രം. നാട്ടിൽ ഒരു വർഷം പപ്പ വരുന്നു എന്ന് കേൾക്കുമ്പോ പിള്ളേരെ കുള്ളു തുള്ളി ചാടുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഈ രാത്രി നമുക്ക് ആ ഞെരുക്കമുണ്ടോ? ആ ഞരക്കമുണ്ടോ? സൃഷ്ടി ഞരങ്ങുന്നു, സൃഷ്ടി ഞരങ്ങുന്നു സ്തോത്രം. നമുക്ക് ഞരക്കമുണ്ട്. താഴെ വരുമ്പോ ഇനി ആത്മാവും ഞരങ്ങുന്ന കാര്യം നമുക്ക് പഠിക്കണം സ്തോത്രം. ആത്മാവും ഞരങ്ങുകയാണ് സ്തോത്രം. പ്രിയപ്പെട്ടവര്, എല്ലാം ആ കൺസ്യൂമേഷന് വേണ്ടി, തേജസ്കരണത്തിന് വേണ്ടി, ഈ മായയുടെ അടിമത്വത്തിനുള്ള നിന്നുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. നമ്മുടെ ഒരുക്കം എങ്ങനെയുണ്ട്? നമ്മുടെ പ്രതീക്ഷ എങ്ങനെയുണ്ട്? നമ്മുടെ ഉള്ളിന്റെ ഞരക്കം എങ്ങനെയുണ്ടെന്ന് സ്തോത്രം. നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ സ്തോത്രം. അച്ഛാ.